ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു നിന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ വന്യതിരുനാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. ഈ ബൈബിൾ ക്ലാസുകളുടെ 17-ാമത്തെ ദിവസത്തേക്ക് കർത്താവ് നമ്മെ ജയത്തോടെ അനുഗ്രഹകരമായി നടത്തിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. കഴിഞ്ഞ ക്ലാസുകളിൽ പറഞ്ഞ വിഷയസംബന്ധമായി നിങ്ങൾക്ക് നല്ല ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്തോത്രം. ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ എന്ന് പറഞ്ഞിട്ടുള്ളതും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. കടയിൽ നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശരീരത്തെ സംബന്ധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ അങ്ങേറ്റം വന്നാൽ നമ്മൾ നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശരീരത്തിൽ നമ്മൾ എന്തെന്നും ഇരിക്കുന്നുമില്ല. എന്നാൽ ഇത് നമ്മുടെ നിത്യതയെ സംബന്ധിക്കുന്ന കാര്യമാകുകയാണ്. ഏറ്റവും ഗൗരവത്തോടും പ്രാധാന്യത്തോടും കൂടി ഇത് ഉൾക്കൊള്ളണേ എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ക്ലാസ് കഴിഞ്ഞ് ചില സഹോദരങ്ങൾ രണ്ട് കാര്യങ്ങളുമായി സംസാരിക്കാനായിട്ട് സ്വാതന്ത്ര്യം കാണിച്ചതിൽ ഞാൻ പ്രത്യേകം അവരെ അഭിനന്ദിക്കുന്നു. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. സ്തോത്രം. ഇന്ന് നമ്മൾ ദീർഘമായൊരു സമയം വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. സമയം വളരെ പെട്ടെന്നങ്ങ് പോകും, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ ദിവസം ഇരിക്കാം. 9-ാമത്തെ അധ്യായം കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ചിന്തിക്കാച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയാനാകത്തുള്ളൂ. മിക്കവാറുള്ള പ്രധാന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ഇടയ്ക്ക് ഒരു ദിവസം ഗ്യാപ്പ് വന്നുകൊണ്ട് നമ്മൾ ഓർമ്മയൊന്ന് റിവൈവ് ചെയ്യാനായിട്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അത് ഓർപ്പിച്ച് മുമ്പോട്ട് പോകാം. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വെളിപ്പെടുന്ന ദൈവനീതിയാണല്ലോ പൗലോസ് പരാമർശിക്കുന്നത്. നമ്മളത് കണ്ടു. 9-10, 11 അധ്യായത്തിൽ ഇസ്രായേലിന്റെ ഭൂതകാലങ്ങൾ, കഴിഞ്ഞ കാലത്ത് അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പാണ്, കാലത്തിൽ വെളിപ്പെട്ട ദൈവനീതി. സ്തോത്രം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. എന്നാൽ 10-ാമത്തെ അധ്യായത്തിൽ വർത്തമാനകാലവും 11-ാമത്തെ അധ്യായത്തിൽ അവരുടെ ഭാവി കാലത്തിൽ വെളിപ്പെടുന്ന ദൈവനീതി എന്നതാണ് വിശദീകരിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. 9-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ പദവികൾ, ഇത്രയും പദവികളൊക്കെ ഉണ്ടായിരുന്നു, ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇത്രയും പദവികളുള്ള ഇസ്രായേലിന്റെ പരാജയം കണ്ടിട്ട് പൗലോസ് തന്റെ ഹൃദയത്തിൽ ദുഃഖത്തോടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഫോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്ന് എന്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. സ്തോത്രം. അതിനെക്കുറിച്ച് അല്പം കാരണം ഇതൊരു ചെറിയ വിഷയം എന്നോട് ചോദിച്ചിട്ടുണ്ട്. സാംസൺ എന്നോട് ചോദിച്ച, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അശേഷം സത്യം ചെയ്യരുത്, അശേഷം സത്യം ചെയ്യരുത് എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ള പൗലോസ് എന്താ ഇവിടെ ഈ സത്യം ചെയ്യുന്നത്? അതും ദൈവനാമത്തിൽ സത്യം. സത്യം ചെയ്യുക എന്നല്ല, ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു എന്ന് പറയുക. കാരണം പറയുന്നത് ചിലപ്പോൾ ഉൾക്കൊള്ളാനുള്ള ഒരു സാധ്യത കുറവുണ്ടെന്ന് ആ സാഹചര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കാരണം നേരത്തെയുള്ള അധ്യായങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു 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 വരുന്നത് യഹൂദനും യവനനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവർക്കും ദൈവവും പിതാവുമായവർ ഒരുവനാണ്, ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല എന്നുള്ളത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു വരുമ്പോൾ, അപ്പോൾ ഇസ്രായേലിനോട് പൗലോസിന് ഏതാണ്ട് രൂപ അകൽച്ചയോ അവരർഹിക്കുന്ന സ്ഥാനം കൊടുക്കായികയോ എന്തോ ഉണ്ടെന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പൊലിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ എതിർക്കുന്ന എതിരാളികൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ആ നിലയിലാണ് പോലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ഓർക്കുന്നുണ്ടല്ലോ, പറഞ്ഞതാണല്ലോ ഡയാക്സിഡെ എന്ന അന്ന് നിലനിന്നിരുന്ന നോസ്റ്റിക് ഉപയോഗിച്ചിരുന്ന ആ വാദഗിരിയുടെ ആ ചൂട് പിടിച്ചാണ് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറയുന്നു, സത്യം ചെയ്ത് പറയുക എന്നതിനേക്കാൾ ഞാൻ ക്രിസ്തുവിൽ പറയുന്നത് സത്യമാണെന്ന് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയുക. കാര്യം അതുവരെ പറഞ്ഞ ഇസ്രായേലിനോട് കണ്ടൊരു വക അകൽച്ചയുള്ള പോലെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അങ്ങനല്ല, ഞാൻ എന്റെ സ്വജാതിക്കാരായ ആളുകളിൽ നിന്ന് ഞാൻ മാറി നിന്നോണ്ട് പറയുകയല്ല, ഐ എം സ്റ്റിൽ വൺ അൻ അങ്കർ, ഞാൻ ഇപ്പോഴും അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അതേസമയം എന്റെ ഹൃദയത്തിൽ അവരുടെ അവസ്ഥയെക്കുറിച്ച് വലിയ നൊമ്പരവും വേദനയും ഉണ്ട് എന്ന് പറയുകയാണ്. ഈ സത്യം ചെയ്യുകയല്ല, പിന്നെ ക്രിസ്തുവിൽ സത്യം പറയുന്നു എന്നാണ്. ഈ ഒറിജിനലിലും ഇറ്റ് ഡസ് നോട്ട് കൺവേ ഓർ കണ്ടെയ്ൻ ദ ഐഡിയ ഓഫ് ആൻ ഓത്ത്. ഒരു ഒരു സത്യം ചെയ്ത് പറയുക എന്ന് പറയുന്ന അതുപോലെയുള്ള ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് നിഷേധിച്ച ആ സംസാര രീതിയുടെ തൊലി പോലും മൂലകൃതിയിൽ ഇല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറഞ്ഞാലേ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ഈ പറയാൻ സത്യമാണ് കേട്ടോ എന്ന് പറയേണ്ടി വരുന്നു. ആ രീതിയിലാണ് പൗലോസ് അത് പറയുന്നത്. അത് കർത്താവ് പറഞ്ഞതിനെ നിഷേധിക്കുകയല്ല. സ്തോത്രം. അപ്പോൾ അവർ പരാജയപ്പെട്ടു. അവരുടെ പരാജയം അവരുടെ പദവികളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഏറെ സങ്കടകരമായ സഹതാപാർഹമായ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അതിന്റെ 6-ാം വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ് എന്നുള്ള സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. ഇസ്രായേലിലെ യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ശേഷിപ്പാണ്. അവർ യഥാർത്ഥത്തിൽ വാഗ്ദത്തം പ്രാപിച്ചു. ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവത്തിന്റെ വചനം വിരുദ്ധമായോ? ഇല്ല, വിരുദ്ധമായില്ല. പുറമെ യഹൂദനായാലും യഹൂദനല്ല. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അവർ നിവർത്തിച്ചു. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന യഥാർത്ഥ ഇസ്രായേൽ, ഇസ്രായേലിലെ യഥാർത്ഥ ഇസ്രായേൽ, സ്തോത്രം, അവർ വാഗ്ദത്തം പ്രാപിച്ചു. സ്തോത്രം. ഇനിയുവന് ആ വഴികളുമുണ്ട് എന്നൊക്കെ പറയുകയാണ്. 14-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ ചിലരോട് കരുണ കാണിക്കുന്നത് അനീതിയല്ല. കാര്യം ഔദാര്യത്തിൽ ന്യായവാദമില്ല. അദ്ദേഹം വിശദീകരിച്ചു. ഇനി അതിന്റെ 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിനെ കുറ്റം വിധിക്കുന്നത് അനീതിയല്ല. കാരണം ഇസ്രായേലിനെ ദൈവം ശിക്ഷ വിധിക്കും. അത് ഒരിക്കലും അനീതിയല്ല. കാരണം അത് ദൈവ പ്രകൃതത്തിനും പഴയ നിയമ വചനത്തിനും നിരക്കുന്ന കാര്യമാണ്. ഇത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതാണ് 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ദീർഘമായ ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. സ്തോത്രം. 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ആകിയാൽ പിന്നെ അവൻ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തെ തീർത്ത് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞേച്ച് അതിന്റെ ന്യായീകരണങ്ങൾ അദ്ദേഹം പറയുകയാണ്. അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ പിന്നെയും ഇസ്രായേലിനെ കുറിച്ചോ, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷിപ്പത്രേ.
ഇത് പണ്ടേ പറഞ്ഞോ,
അത് ദൈവത്തിന്റെ വചനമാണ്. സോ ദൈവം വിശ്വസിക്കാത്ത ഇസ്രായേലിനെ ന്യായം വിധിക്കുന്ന ഒരിക്കലും അനീതി അല്ല. സ്തോത്രം. അബ്രഹാമിനോടുത്ത വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിലയിലും അവരുടെ കുറ്റത്തെ ദൈവം കണ്ണടച്ച് തള്ളണമെന്ന് പറയുന്നത് ഒരിക്കലും നീതി അല്ല. ദൈവം അവരെ ന്യായം വിധിക്കുന്നത് നീതി തന്നെയാണ്. സ്തോത്രം. 30-31-ാം വാക്യങ്ങളിൽ ഈ എന്തുകൊണ്ട് അവർക്ക് ഈ പരാജയം പറ്റിയത്? അവർ തിക്കാനത്തോടെ തെറ്റായ വഴിയിൽ നീങ്ങിയതിനാലാണ് ഇസ്രായേൽ പരാജയപ്പെട്ടത്. അതാണ് 30-ാം വാക്യം. നമ്മൾ എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടർന്ന ജാതികൾ അത് പിന്തുടരാത്ത ജാതികൾ അത് പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. എന്നാൽ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. എന്താ പ്രശ്നം? എന്താ കാരണം? എന്താ അത്? അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ച കല്ലിന്മേൽ തട്ടി ഇടറി. സ്തോത്രം. ക്രൂശ് അവർക്കൊരു ഇടർച്ചയായിരുന്നു. അതാണ് ടംബ്ലിംഗ് ബ്ലോക്ക്. ഫ്രസ്കോമ എന്ന വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചത്. ഫ്രസ്കോമ എന്ന് പറഞ്ഞ ഇടർച്ച കല്ല് തന്നെ അത് ഒരു വസ്തുത അവർക്ക് വലിയ ഇടർച്ചയായിപ്പോയി. എന്നാൽ അതേസമയം 1 കൊരിന്ത്യർ 1:23, ഗലാത്യർ 5:11 ഈ ഭാഗങ്ങളിൽ ഇടർച്ച എന്ന് പറഞ്ഞിട്ടുള്ള വേറെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്കണ്ടാലോൺ എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്കണ്ടാലോൺ അത് ഇടർച്ച, അതൊരു ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാശയം എന്നാണ്. എന്നാൽ ക്രിസ്തു തന്നെ അവർക്കൊരു ഇടർച്ച കല്ലായി തീർന്നു. കാരണം അവര് രാഷ്ട്രീയ മസിഹായാണ് പ്രതീക്ഷിച്ചിരുന്നത്. രാഷ്ട്രീയ മസിഹായി പ്രതീക്ഷിച്ചിരുന്നപ്പോൾ അവർ കണ്ടത് ആത്മീയ മസിഹ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതാണ് നമുക്കറിയാമല്ലോ. ഇപ്പം ഒരാൾ ഈ ഇന്ന ഇന്ന കാര്യം തന്നെയാണോ നമ്മുടെ കയ്യിൽ കുറേ മനസ്സിൽ കുറേ ചിന്തകളുണ്ട്. ഇന്നതാ. ഇപ്പം ഇതുവരെ കാണാത്ത ഒരാളിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് നേരത്തെ തന്നു. ആദ്യം നമ്മൾ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോകും അയാളിനെ. അയാളെ കണ്ടിട്ടില്ല. ഒരാളുടെ ഉയരം സുമുഖനായിരിക്കും, ഒരു താടിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നോക്കി ഇങ്ങോട്ട് വരുമ്പോൾ ശരി, അതാ അയാളായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ പറഞ്ഞിരിക്കുന്നത് അപ്പാടെ അങ്ങ് തെറ്റിപ്പോയി എന്നിരിക്കട്ടെ. കാരണം നല്ല സ്മാർട്ട് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മള് അയാളായിരിക്കും എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ആൾ അയാൾ തന്നെയാണ് എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് അയാള് തലയിലെ വിഗ് എടുത്തങ്ങ് മാറ്റിയപ്പോൾ മുഴുവൻ ഗഞ്ചായാണെന്ന് കണ്ടു. മീൻ മുഴുവൻ കഷ്ടിയാണെന്ന് കണ്ടാൽ അങ്ങനെ. അപ്പോ ഇയാളെ അല്ല, അപ്പൊ ആ വിഗ് മാറ്റിയത് ഒരു ഇടർച്ചക്കല്ലായി മനസ്സിലാകുന്നുണ്ടോ? ഉദാഹരണം പറയും എന്ന പോലെ. അപ്പൊ മനസ്സിൽ അതുവരെ ചിന്തിച്ചിരുന്ന ഇതായിരിക്കും, പെട്ടെന്നങ്ങ് അതൊരു കല്ല്, ഇടർച്ചക്കല്ല്. ഇതിനെ മസിഹയായിട്ട് അംഗീകരിക്കാൻ പറ്റുകയല്ല. കാര്യം നിലവിളിക്കുന്ന മസിഹ, ശാപമരണമാകുന്ന മസിഹ, നിസ്സഹായനായ മസിഹ കണ്ടില്ലേ? റോമാപ്പടയാൾ വിളിച്ചോണ്ട് പോയപ്പോ നിസ്സഹായനെ പോലെ തല്ലുകൊള്ളുന്ന മസിഹ. ഇതൊക്കെയാ നമുക്കും നമ്മുടെയും ആത്മീയ ജീവിതത്തിൽ കേട്ടോ, നമ്മളും കർത്താവിങ്കിലേക്ക് അടുത്ത് വരുമ്പോൾ ഭൗമിക വിഷയങ്ങളിൽ വൻകാര്യങ്ങൾ സാധിക്കാമെന്ന പ്രതീക്ഷയോടെ അടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇത് ഇടർച്ചക്കല്ലാവും. കാരണം പുസ്തകം അങ്ങനെയല്ല പറയുന്നു. ജീവൻ നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം വിശ്വസ്തനായിരിക്കും. കർത്താവ് എന്ത് ചെയ്താലും നമ്മുടെ നന്മയ്ക്കും ആണ്, തീർച്ചയായിട്ടുമാണ്. ആ വിശ്വാസത്തിൽ വന്നിരിക്കണം. നമ്മള് ചിന്തിക്കുന്നതിനിടയിലായിരിക്കില്ല ദൈവം നമ്മുടെ ഇടപെടുന്നത്. കാരണം നമ്മളെ നിത്യതയ്ക്കേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ഈ രാഷ്ട്രീയ മെസ്സിഹ അവർ പ്രതീക്ഷിച്ചതുപോലെ ഭൗമികമായ നിലയിൽ എല്ലാം സ്മാർട്ടായി അത്ഭുതമായിട്ട് നടക്കുന്ന ഒരു മെസ്സിഹയെ എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ സുവിശേഷം പറയാൻ പോയപ്പോ അവൻ എന്നെ അടിക്കാൻ വന്നപ്പോഴത്തേന് കൈ പൊങ്ങിയപ്പോ അവരുടെ കൈ ഇങ്ങനെ നിന്നുപോയി, മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേന് അവനങ്ങ് തെറിച്ചു തെറിച്ചങ്ങ് പോയി. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ കേട്ട് വലിയ ആവേശത്തോടെ, എവിടെ പോയാലും കർത്താവ് നടത്തിക്കൊള്ളുന്ന ആവേശത്തോടെ സുവിശേഷം പറഞ്ഞത് പോയി. അടിച്ചപ്പോ അവന്റെ കൈക്ക് ഒരു കുഴപ്പവും വരുന്നില്ല. പിന്നെയും പിന്നെയും അവൻ അടിക്കുന്നു, നമ്മളാ തളരുന്നത്, അവൻ തുറച്ചു പോകുന്നില്ല, നമ്മളാ വീഴുന്നത്. ഓ അങ്ങനെയാണ് പരിപാടി. ഇത് ശരിയല്ല. അവന്റെ സത്യവചനത്തിൽ നിൽക്കണം, ദൈവവചനത്തിൽ നിൽക്കണം, വചനം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളണം. സ്തോത്രം. സുവിശേഷം തെറ്റിദ്ധരിക്കപ്പെടരുത്. സുവിശേഷത്തിൽ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയുമാണ് വെളിപ്പെടുന്നത്. സ്തോത്രം. ആ ദൈവത്തിന്റെ സ്നേഹം നിവർത്തിക്കപ്പെടുന്നതിലാണ് സ്തോത്രം ദൈവശക്തിയായ ക്രൂശ്. മനസ്സിലായില്ലേ? ക്രൂശ ആ ദൈവത്തിന്റെ ശക്തി ഒരു വെളിപ്പാട്. കാരണം ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന സ്നേഹമാണ്, മസിൽ പവർ അല്ല. മസിൽ പവർ അല്ല ഏറ്റവും വലിയ ശക്തി, സ്നേഹമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് മനസ്സിലായി അതല്ലേ? നെപ്പോളിയൻ ഒടുവിൽ പറഞ്ഞത് ജൂലിയസ് സീസർ ഷാർലിമാൻ ആൻഡ് മൈസെൽഫ് ബിൽറ്റ് ഔർ എംപയർസ് ഓൺ ഫോഴ്സ് ഓൺ ഔർ സ്വോർഡ്സ് ഓൾ ഔർ എംപയർസ് പണിഷ്ഡ് ബട്ട് ജീസസ് ക്രൈസ്റ്റ് ബിൽറ്റ് ഹിസ് എംപയർസ് ഓൺ ലവ് ഈവൻ നൗ തൗസൻഡ്സ് ആർ വില്ലിംഗ് ആൻഡ് റെഡി ടു ഡൈ ഫോർ ഹിം. സ്തോത്രം. അതുകൊണ്ട് സ്നേഹത്തിൽ, ദൈവ സ്നേഹത്തിന്റെ ഉത്ഭവവും ദൈവത്തിന്റെ നന്മയെക്കുറിച്ചുള്ള ബോധ്യവും കർത്താവിനെ വിശ്വസിക്കുന്ന, കണ്ണടച്ച് അവന്റെ നന്മയെ ഉൾക്കൊണ്ടിട്ട് അവരെ വിശ്വസിക്കുന്ന സമർപ്പണവുമായിരിക്കണം ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിത്തറ. മനസ്സിലായി? വിശ്വസിക്കുന്നു. ഇസ്രായേൽ ഇടർച്ചക്കലിന്മേൽ തട്ടി ഇടറി. ബിക്കോസ് ദർ ഐഡിയാസ് വേർ നോട്ട് പെർഫെക്ട്ലി ഇൻ അക്കോർഡൻസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനവുമായി 100% ചേർന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് സ്തോത്രം. നമുക്കും അതിന് സാധ്യതയുണ്ടെന്നുള്ളത് സ്തോത്രം മറന്നുപോകരുത്. അതുകൊണ്ട് അകൃത്യമായ ദൈവവചനത്തിന്റെ സത്യം ഉൾക്കൊള്ളുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. 10-ാം അധ്യായം. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥനയുമാകുന്നു. കണ്ടേ, ഇവിടെയും 10-ാം അധ്യായം തുടങ്ങുന്നത് ഒരു വ്യക്തിപരമായ പരാമർശത്തോടുകൂടിയാണ്. വ്യക്തിപരമായ പരാമർശത്തോടുകൂടിയാണ് 10-ാം അധ്യായം തുടങ്ങുന്നത്. സഹോദരന്മാരെ, റോമിലുള്ള സഭയിലെ വിശ്വാസികളെ മുഴുവനായി ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്ന വാക്കാണ്. അത് ജാതികളായാലും പിന്നെ യഹൂദനായാലും ആ സഭയിൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സഹോദരന്മാരെ, അവർ കണ്ടോ, അവർ എന്ന് പറയുമ്പോൾ യഹൂദൻ. സ്തോത്രം. പേര് യഹൂദൻ എന്ന് പേര് പറയാതെ, ഇസ്രായേൽ എന്ന പേര് പറയാതെ തന്നെ അവർ. കാര്യം അതേ വിഷയം അത്രയും പ്രധാനമായി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിന്ന് സർവനാമം പറയുമ്പോൾ അത്രയും ഒരു ഇന്റിമേറ്റ് ആയി കഴിയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. സ്തോത്രം. അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എന്റെ ഹൃദയവാഞ്ചി അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചനയുമാകുന്നു. അപ്പൊ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ വാക്കിട്ടില്ലേ, യാചന, യാചന. പ്രാർത്ഥന തട്ടിക്കേറുന്നതല്ല, പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കണം. അഭയാചന എന്ന യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് എബ്രായ 5:7 പറഞ്ഞു അഭയാചന. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥന പ്രാർത്ഥനയായിരിക്കട്ടെ വ്യാജനീയമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. കേക്കണേ, 9-ാം അധ്യായത്തിൽ ഇസ്രയേലിന്റെ തെരഞ്ഞെടുപ്പിലെ ദൈവോദ്ദേശമായിരുന്ന വിഷയമെങ്കിൽ 10-ാം അധ്യായത്തിൽ ദൈവ പദ്ധതിയിലെ മാനുഷിക പങ്കാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത്. ഇതിനകത്ത് 10-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ മനുഷ്യന് ഒരു പങ്കുണ്ട്. ആ പദ്ധതിയിൽ വാട്ട്സ് മാൻസ് ഷെയർ ഓൺ ഇറ്റ്, ദൈവ പദ്ധതി നിവർത്തിക്കപ്പെടുന്നതിൽ മനുഷ്യൻ എന്താണ് അതിനകത്തെ പങ്ക്, അതാണ് വിശദീകരിക്കുന്നത്. ഈ കൂട്ടത്തിൽ 3 പ്രധാന കാര്യങ്ങൾ ഇതിൽ പറയുന്നു. സുവിശേഷ സന്ദേശം ഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകത 5 മുതൽ 13 വരെ പറയുന്നുണ്ട്. സുവിശേഷ സന്ദേശം ഗ്രഹിക്കേണ്ടതിന്റെ ആവശ്യകത. ഇനി അത് കഴിഞ്ഞ് 14-15 വാക്യങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആവശ്യകതയാണ്. അത് ചിന്തിക്കാം. ആദ്യം ഒരു ഓവറോൾ ഐഡിയ മനസ്സിലോട്ട് കയറാൻ വേണ്ടി പറയുകയാണ്. അത് കഴിഞ്ഞ് 16-21 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വസിക്കേണ്ടതിന്റെ ആവശ്യകത. സ്തോത്രം. ഇതുപോലെ നമ്മൾ സുവിശേഷത്തെ കുറിച്ചൊക്കെ നമ്മളുടെ വിചാരം അതൊരു സന്ദേശമാണെന്നോ അത് ഗ്രഹിക്കാനുള്ളതാണെന്നോ അത് ഉൾക്കൊള്ളാനുള്ളതും അനുസരിക്കാനുള്ളതാണെന്നുള്ള ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. ഒരു പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു ഷോ അല്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി ടേക്കൺ ആസ് എ മിസ്റ്റിക്കൽ മിനിസ്ട്രി. മിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ അഭൗമമായ ഇന്ദ്രിയാതീതമായ എന്തോ ഒരു പ്രഭാവം പ്രസരിക്കുന്ന ഒരു പരിപാടി എന്നല്ല നമ്മളൊരു ഒരു സന്ദേശത്തെ കാണേണ്ട. നമ്മൾ പലപ്പോഴും അങ്ങനെ ഇപ്പൊ കണ്ടുവരുന്നത്. ഐ ഹോപ്പ് യു ആർ ഓൾ വിത്ത് മീ. അങ്ങനെയല്ല നമ്മൾ കാണേണ്ടത്. അത് ഗ്രഹിക്കാം, അതൊരു സന്ദേശം. സ്തോത്രം. സന്ദേശവും ഗ്രഹിക്കാനുള്ളതുമാണ്. സ്തോത്രം. ഗ്രഹിച്ചു കഴിഞ്ഞാലേ വിശ്വസിക്കാനും പോകും. നമ്മൾ ഒത്തായിട്ട് വായിക്കുന്നുണ്ട്, കേട്ടിട്ടില്ലാത്തല്ല എങ്ങനെ വിശ്വസിക്കും, കേൾക്കാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും. നോക്കണേ, അപ്പോൾ ഗ്രഹിക്കാഞ്ഞ അവനെ വിളിച്ച വിശ്വസിക്കുന്നതിനെ വിളിച്ചപേക്ഷിച്ച വിശ്വസിക്കാഞ്ഞാൽ പിന്നെ വിളിച്ചപേക്ഷിക്കുന്നതിനെ. സ്തോത്രം. നമ്മളത്തായിട്ട് വായിക്കാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ സുവിശേഷം സന്ദേശമാണ്, അത് ഗ്രഹിക്കേണ്ടതാണ്, അത് വിശ്വസിക്കേണ്ടതാണ്, അത് അനുസരിക്കേണ്ട. അതുകൊണ്ട് ശ്രദ്ധയോടിരിക്കണം. സുവിശേഷ സന്ദേശം അൺആംബിഗ്വസ് വേയിൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത പോലെ ഒരേ ലളിതവും കൃത്യവും വ്യക്തവുമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു സന്ദേശം. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇത് ഓർത്തോണേ, പ്ലീസ്. ഇറ്റ് ഈസ് എ മെസ്സേജ്. വി ഹാവ് ടു ബി ക്ലിയർ. സ്തോത്രം. വാഗ്ദോഷണ കൊണ്ടൊരു മായാജാലമുണ്ടാക്കി ജനത്തെ ഒരു പ്രത്യേകമായ വിഭ്രാന്തിയിലേക്കും വിഭൂതിയിലേക്കും ഉയർത്തി എന്തൊക്കെയോ മായാജാലത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കി അത് ദൈവശക്തിയാണെന്നും ആ പ്രത്യേക സാഹചര്യത്തിൽ പങ്കാളിയാകുന്നത് കൊണ്ട് ദിവ്യമായ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നും വരുത്തിക്കൂട്ടുന്ന ജാതീയമായ രീതി ഇന്ന് ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിരിക്കുന്നതിനെതിരെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവവചനം അംഗീകരിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾ പ്രതികരിക്കണം. നമ്മളതിനുണ്ടായത് പറഞ്ഞത് വ്യക്തമായോ? പ്രിയപ്പെട്ടവരെ, യോഗസ്ഥലത്ത് അവിടെ പ്രത്യേകമായി എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മായാജാലമല്ല. ഇറ്റ് ഈസ് എ മെസ്സേജ്. ഇറ്റ് ഹാസ് ടു ബി മേഡ് ക്ലിയർ. ഇറ്റ് ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ്. ഇറ്റ് ഹാസ് ടു ബി ബിലീവ്. ഇറ്റ് ഹാസ് ടു ബി ഒബെയ്ഡ്. ദാറ്റ് ഇസ് ഗോഡ്സ് വേ. വെൽ, അവിടെ നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം. 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ ഭൂതകാലമായിരുന്നു പ്രധാന വിഷയമെങ്കിൽ 10-ൽ അവിടെ വർത്തമാനകാല സ്ഥിതിയാണ് വിഷയം. 11-ൽ അവിടെ ഭാവികാലം ചർച്ച ചെയ്യുന്നു. നമ്മൾ മറക്കല്ല. 9-ാം അധ്യായത്തിന്റെ തുടക്കം പോലെ 10-ാം അധ്യായത്തിന്റെയും തുടക്കം വ്യക്തിപരമായ ഒരു പരാമർശത്തോടുകൂടിയാണ്. സ്തോത്രം. ഇസ്രായേലിനെ ഇവിടെ പേര് പറയാതെ അവർ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. സ്തോത്രം. 9-10 അധ്യായങ്ങളുടെ തുടക്കത്തിൽ പൗലോസിന്റെ തീവ്രമായ ഹൃദയത്തുടിപ്പാണ് നമ്മൾ കാണുന്നത്. 1-ാം വാക്യം കണ്ടേ, എന്റെ ഹൃദയവാഞ്ചയ, അവർക്ക് വേണ്ടിയുള്ള യാചനയ. 9-ാം അധ്യായത്തിൽ കണ്ട പോലെ തന്നെ. സ്തോത്രം. അവർക്ക് വേണ്ടി സ്വയം നഷ്ടപ്പെട്ടു പോകാനും തയ്യാറാകുന്ന ഒരു നിലയിലാണ് 9-ാം അധ്യായം തുടങ്ങുന്നതെങ്കിൽ. സ്തോത്രം. 10-ാം അധ്യായത്തിൽ അതിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ദൈവസനുള്ള യാചനയുമാണ് നാം പറയുന്നത്. ഇനി 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ പദവികൾ അവരെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വികാര തീവ്രതയ്ക്ക് ആക്കം കൂട്ടി.
ഇത്ര ഇത്ര ഇത്രയൊക്കെ പതിവുള്ള പിതാക്കന്മാർ അവർക്കുള്ള ഓർക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? ഇസ്രായേലിനാണ് പുത്രത്വം, തേജസ്, നിയമങ്ങൾ, ന്യായപ്രമാണം, ആരാധന, വാഗ്ദത്തം, ഇതൊക്കെ പിതാക്കന്മാര് ജനപ്രകാരം ക്രിസ്തു. ഏതാണ്ട് ഇത്രയും 8-9 കാര്യങ്ങളാ അവരെ കുറിച്ച്, ഇത്രയും പദവികളുള്ള, ഇത്രയും നേട്ടങ്ങളുള്ള ഇവരുടെ ഗതികേട്. അതോർത്ത് വേദന കൂടുതൽ. സ്തോത്രം. അദ്ദേഹത്തിന് വികാര തീവ്രതയ്ക്ക് ആക്കം കൂട്ടെങ്കിൽ 10 അവരുടെ എരിവും അജ്ഞതയുമാണ് അദ്ദേഹത്തിൽ അവരുടെ രക്ഷയ്ക്കായുള്ള ആഗ്രഹം ബലപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോഴോ അതിന് തത്തുല്യമായി വേറെ രണ്ട് കാര്യമാണ്. എന്തൊക്കെയാ? അവർ എരിവാണ്, പരിജ്ഞാന പ്രകാരം അല്ലെന്നേ കണ്ടില്ലേ. അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ഞാനൊക്കെ സാക്ഷ്യം പറഞ്ഞ പൗലോസ് അനുഭവത്തിൽ പറയാം, താൻ തന്നെ അങ്ങനെ ആയിരുന്നു. പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും അവർ ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. രണ്ടാം വാക്യം അതാ, സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ എരിവിന് പൗലോസിന് സാക്ഷിയാകാം. പ്രവർത്തന ദിവസം 26:10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ചില കാര്യങ്ങൾ, പ്രവർത്തന ദിവസം 26 അതിന്റെ 10-11 വാക്യങ്ങൾ പൗലോസ് തന്നെ അനുഭവത്തെ കുറിച്ച് അവിടെ പരാമർശിക്കുകയാണ്. സ്തോത്രം. വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു എത്തിക്കാം. അത് ഞാൻ ഇസ്രായേലിൽ ചെയ്തിട്ടുമുണ്ട്. നസ്രനായ യേശുവിന്റെ നാമത്തിൽ വിരുദ്ധമായി പലതും പ്രവർത്തിക്കണമെന്ന് ഞാനും വിചാരിച്ചു സത്യം. അത് ഞാൻ ഇരുസമയം ചെയ്തിട്ടുമുണ്ട്. മഹാപുരോഹിതന്മാരോട് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലരെയും തടവിലാക്കി അടച്ചു അവരെ നിഗ്രഹിക്കുന്ന സമയം ഞാനും സമ്മതം കൊടുത്തു. ഓർത്തു നോക്കണം, സാക്ഷിയായി. സ്വർഗത്തിലെ ദൈവത്തിലെ കോടതിയിൽ നിന്ന് ഓരോ ദൈവഭക്തന്റെയും കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്താൽ ആദ്യത്തെ പ്രതികളുടെ കൂട്ടത്തിൽ ആരുണ്ട്? പൗലോസുണ്ട്. അതാ, അതിന് ഞാനും സമ്മതം കൊടുത്തു. കണ്ടില്ലേ, ഞാനും സമ്മതം കൊടുത്തു. ഞാൻ എല്ലാ പള്ളികളിലും അവരെ പലപ്പോഴും ദണ്ഡിപ്പിച്ചും കൊണ്ട് ദൂഷണം പറയാൻ നിർബന്ധിക്കുകയും മറ്റുള്ളവരെ കൂടെ ഇവൻ പറഞ്ഞു അത് മറ്റുള്ളവരെ കൂടെ പറയാൻ നിർബന്ധിക്കുകയും നോക്കിയേ അവരുടെ നേരെ അത്യന്തം പ്രാന്ത് പിടിച്ച അന്യപട്ടണങ്ങളോളം ചേർന്ന് അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. പ്രാന്ത് പിടിച്ച്, എനിക്ക് പ്രാന്തായിരുന്നു, മതം പ്രാന്തായിരുന്നു. കണ്ടില്ലേ, അതാ അവർ പരിജ്ഞാന പ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എഴുതിയുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. എനിക്കറിയാം, എന്റെ അനുഭവം അതാ. ഇവിടെ ഇവിടെ ഒരു ചെറിയ കാര്യം ഓർക്കാനുണ്ട്. പരിജ്ഞാനമില്ലാത്ത എരിവെന്ന് പറയുന്ന അപകടകരമാ. പരിജ്ഞാനമില്ലാത്ത എരിവ്, നമുക്ക് വി കൻ ബി സിൻസിയർലി മിസ്റ്റേക്കൺ, ഇന്നസെന്റ്ലി മിസ്റ്റേക്കൺ. നമ്മളത് മറക്കരുത്. നമ്മൾ ആത്മാർത്ഥതയല്ല ദൈവം അംഗീകരിക്കുന്നതിന് അടിസ്ഥാനം. ഞാൻ എത്ര ആത്മാർത്ഥമായ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് അത് ശരിയായിരിക്കണമെന്നും ദൈവം അത് അംഗീകരിച്ചോണമെന്നും നിർബന്ധം പിടിക്കരുത്. എന്റെ കൂടെ ഉണ്ടല്ലോ. പരിജ്ഞാനപ്രകാരമായിരിക്കണം. മീൻസ് സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം എന്റെ 2-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് ഒരു പരാമർശമുണ്ട്. പരിജ്ഞാനപ്രകാരത്തോടെ തത്രപ്പെട്ട് കാൽ വെക്കുന്ന എന്തെങ്കിലും വായിച്ചു വെക്കേ. 19:2 സദൃശ ണോ പരിജ്ഞാനമില്ലാത്ത മനസ്സ് നന്നല്ല. അവനെ പരിജ്ഞാനമില്ലാത്ത തത്രപ്പെട്ട് കാലുവെക്കും, അതൊക്കെ അത് പഴിക്കും, അത് നഷ്ടപ്പെടും. അപ്പൊ നമ്മള് പരിജ്ഞാനമില്ലാതെ എരിവ് കാണിച്ചാൽ കേടേ, വി മേ ബി സിൻസിയർലി മിസ്റ്റേക്കൺ, വി ഷുഡ് അക്സെപ്റ്റ് ദാറ്റ്. പരിജ്ഞാനമില്ലാത്ത എരിവിനെ അന്ധവിശ്വാസമെന്നോ പോഷത്വമെന്നോ തീവ്രവാദമെന്നോ ഒക്കെ വിളിക്കാം. ഡീൽ വിത്തൗട്ട് നോളജ് ഈസ് ഫനറ്റിസിസം. സത്യമല്ലേ? നമ്മള് മനുഷ്യൻ മാറ്റം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നവൻ എന്ത് ചെയ്യും? മുള്ളി പിടിച്ചോളൂ. എന്നാൽ അത് പരിജ്ഞാനപ്രകാരമാണോ എരിവ് കാണിക്കുന്നത് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് എന്ത് ചെയ്തോണം, പരിശോധിച്ചോണം. ഈ മൈ സിൻസിറിറ്റി ആൻഡ് സീൽ according to knowledge, is it according to the word of God? Adana prakaram stotram devodana prakaram unagare adanalle vyathasam stotram marakkalle munbottu pogu. Zeal without knowledge is fanaticism. It is a feature of cults. Cultukalkokke ada feature. Cultukal ariyavalle ee oro Jehovah sakshigale chindichu nokke. Jim Jones nu parana oral orkunnundo? ലാറ്റിൻ അമേരിക്കയിലെ ഒരു കാടുകളിൽ ജിം ജോൺസ് 10-100 പേരെ കൊണ്ട് എല്ലാത്തിനും വേഷം കൊടുത്ത് കൊന്നുകളും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതുപോലെ കോരേഷ് എന്ന് പറയുന്ന ഒരാൾ, ഇതെല്ലാം പരിജ്ഞാനം. ഈ എന്തുവാ ഒരു ഒരാളുടെ അങ്ങോട്ട് കിട്ടുമ്പോഴത്തേന് പിന്നെ അയാളെ പറയങ്ങ് അന്ധതയിലങ്ങ് അന്ധതയിലങ്ങ് പോവാ. അയാൾ പറഞ്ഞതുകൊണ്ട് അത് തെറ്റുകയല്ല. അങ്ങനെ പറ്റിയിരിക്കരുത്. ദൈവം പറഞ്ഞുകൊണ്ട് തെറ്റുകയല്ല. വേറെ ആര് പറയുന്നത് തെറ്റ? വചനത്തിനനുസരിച്ചാണോ വ്യാഖ്യാനം എന്ന് നിങ്ങൾ നോക്കിക്കോളാം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടല്ലോ. അറേ കയറി ഇത് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ നമുക്കറിയാമല്ലോ ഇവിടെ ജപ്പാനിലും ഇതുപോലെ ആരോ പോയി കൾട്ട് ഗ്രൂപ്പുകൾ. ഈ ഫനറ്റിസിസം അത് കൾട്ട് ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണ സംബന്ധമായി അത് വചനത്തിന് അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കി പരിജ്ഞാന പ്രകാരം എരിവ് കാണിക്കുവാൻ സ്തോത്രം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുകയും ചെയ്യണം സ്തോത്രം. അവിടെ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. മൂന്നാം വാക്യം, അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്ത നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ഇത് അവർക്ക് പറ്റിയ കുഴപ്പം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്ത നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അവർ ദൈവത്തിന്റെ നീതി കീഴ്പ്പെടാൻ അവർക്ക് കഴിയുകയില്ല. കണ്ടേ, ദൈവത്തിന്റെ നീതി അവർ അറിഞ്ഞില്ല. സ്വന്തം നീതി ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നതായിരുന്നു അവർക്ക്. പക്ഷെ അതിനെ ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയാതെ സ്വന്തം നീതി എന്ന് പറഞ്ഞിരിക്കുകയാണ് പോലും. എന്താ അങ്ങനെ പറയാൻ കാര്യം? ന്യായപ്രമാണത്തിന്റെ നീതി സാധിക്കാൻ ആഗ്രഹിച്ചുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ മനസ്സിലാവും. പക്ഷെ ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയാതെ അതിന് പകരം എന്താ പറഞ്ഞേക്കുന്നത്? സ്വന്തം നീതി. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അതായത് ഇസ്രായേൽ ഈ ന്യായപ്രമാണം അവരുടെ കുത്തകയാണെന്ന് വിശ്വസിച്ചിരുന്നു. ഒരു വേറൊരുത്തനും ഈ ന്യായപ്രമാണമായി യാതൊരു അവനൊക്കെ പുറത്ത്. ഞങ്ങള് പ്രത്യേക ഞങ്ങളുടേതായി, അതായത് സ്വന്തം നീതിയാ, വേറെ ആർക്കും ഇതിൽ പങ്കില്ല എന്ന നിലയിലായിരുന്നു അവരുടെ പോക്ക്. സ്വന്തം നീതി എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ജാതികൾക്ക് ആർക്കും അതിൽ പങ്കില്ല എന്നാണ് അവർ കരുതിയത്. അത് അജ്ഞതയായിരുന്നു. കാരണം അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം ഭൂമിയിലെ സകല വംശങ്ങളും അവരെ അനുഗ്രഹിക്കപ്പെടുമെന്നായിരുന്നല്ലോ. നമ്മള് ഉൽപ്പത്തി പുസ്തകത്തിൽ അതിന്റെ 12-ാം അധ്യായം 3-ാം വാക്യത്തില്, 17-ാം അധ്യായം 4-ാം വാക്യത്തില്, 22-ാം അധ്യായം 18-ാം വാക്യത്തില് ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നു. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പൊ ഇസ്രായേൽ പറയുന്നു അബ്രഹാം എടുത്ത് പറഞ്ഞത് ഞങ്ങളുടേതാണ്. ദൈവം പറഞ്ഞെന്താ? സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ നോക്കണേ, വേറെ ആർക്കും ഇതിലൊരു പങ്കുമില്ല എന്ന് മറ്റില്ല സ്തോത്രം. പ്രിയപ്പെട്ട അബ്രഹാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിശ്വാസികളുടെ എല്ലാം പിതാ സ്തോത്രം. ഒരിക്കൽ ഒരു ആർട്ടിക്കിൾ കണ്ടു, വൈ വാസ് ദ 3 മേജർ റിലിജൻസ് ഓഫ് ദ വേൾഡ് ആർ ടേക്കിംഗ് ദർ ക്ലെയിംസ് ഓൺ ദ ടെമ്പിൾ മൗണ്ട് ഇൻ ജെറൂസലേം. ജെറുസലേമിലെ ആ ടെമ്പിൾ മൗണ്ടിലെ ആ യെരുശലേം ദൈവാലയം നിന്നിരുന്ന ആ സ്ഥലത്തേക്ക് ആ സ്ഥലത്തിന് വേണ്ടി ലോകത്തിലെ 3 പ്രമുഖ മതങ്ങളും അവകാശവാദം ഉന്നയിക്കുക. എന്തുകൊണ്ടാ? ഒരർത്ഥത്തിൽ അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചാൽ ഇവർ 3 പേരും വൈരാഗ്യത്തിൽ മാറി നിൽക്കാനുള്ളവരല്ല. ഇവർ ഒരപ്പന്റെ പിള്ളേര. ഏതാ യഹൂദൻ പറയുന്നു ഇത് ഞങ്ങളേതാണ്, അവരുടെ ദൈവാലയം സ്ഥല ടെമ്പിൾ മൗണ്ട്. മുസ്ലിങ്ങൾ പറയുന്നു ഇത് ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ അബ്രഹാം തന്നെ മകൻ ഇസാഖിനെ യാഗം കഴിച്ച സ്ഥല. ക്രിസ്ത്യാനി പറയുന്നു ഇത് സ്തോത്രം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാ, ഇത് ഞങ്ങളുടെ കർത്താവ് ശുദ്ധീകരിച്ച ആലയം ഇരുന്ന സ്ഥലമാണ്, ഇത് ഞങ്ങളുടേതാണ്, അബ്രഹാമിൽ ഞങ്ങൾക്കും അവകാശം ഉണ്ട്. അങ്ങനെ ലോകത്തിലെ 3 പ്രമുഖ മതങ്ങളും ഇതിൽ അവകാശവാദം പറയുക. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിതൃസ്വത്തിന് വേണ്ടി 3 പിള്ളേര് പഴക്കൊണ്ടാക്കുന്നത് പോലെയും എനിക്കും വേണം എനിക്കും വേണം എനിക്കും വേണമെന്ന് പറഞ്ഞ കുടുംബ വീടിന് വേണ്ടി പിള്ളേര് 3 പേരും കൂടി അടിയിടുന്ന നടക്കാണ് ഇതിൽ ഒന്നിക്കുക. അവിടെ നമ്മളെല്ലാരും ഓർക്കണം നമുക്കെല്ലാം അബ്രഹാമിൽ ദൈവം ഒരു അവകാശം തന്നിരിക്കുക. അതുകൊണ്ട് ഇസ്രായേൽ ഞങ്ങളുടെ കുത്തകയാണ് സ്വന്തം രീതിയാ ഇപ്പോ കുണി മാറിയിരിക്കുക എന്ന് പറയുമ്പോ അതങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഇസ്രായേലിനെ പറ്റി വരാൻ സ്വന്തം നീതി സ്ഥാപിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതുകൊണ്ടെന്ന് പറ്റി ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. സ്തോത്രം. മുമ്പോട്ട് പോക്കോട്ടെ. ഇവിടെ ഒരു ന്യായപ്രമാണം കാർമ്മിക ചടങ്ങുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല, അതവര് മറന്നുപോയി. ഒന്നാമത് ഇവർക്ക് തെറ്റുപറ്റാൻ കാരണം, ഒന്നാമത് അവർ വിചാരിച്ചു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അവരുടെ മാത്രം കുത്തകയാണ്, അല്ല സകല വംശങ്ങളും അനുഭവിക്കപ്പെടുമെന്ന്. രണ്ടാമത് അവർ വിചാരിച്ച ന്യായപ്രമാണ നീതി എന്ന് പറഞ്ഞാൽ ഈ കാർമ്മിക ചടങ്ങുകളിൽ ഒതുങ്ങുന്നതാണ്. മീൻസ് പരിച്ഛേദന, യാഗങ്ങൾ, ഉത്സവങ്ങൾ, ഭക്ഷ്യനിയമങ്ങൾ, ശബത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാർമ്മിക നിയമങ്ങളിൽ അങ്ങ് ഒതുങ്ങുന്നതാണെന്നാണ് അവരതിനെക്കുറിച്ച് ചിന്തിച്ചത്.
അല്ല,
ന്യായപ്രമാണം തന്നെ അതിനേക്കാൾ കൂടി ഒരു കാര്യം അവരോട് പറഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, ലൂക്കോസ് 10:26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു ന്യായശാസ്ത്രി വന്ന് കർത്താവിനോട് ചോദിക്കുക, നിശ്ചയ അവകാശമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവ് പറഞ്ഞ മതി, നീ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്തിരിക്കും, നീ എങ്ങനെ വായിക്കും? മറുപടി എന്താ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി എന്താ പറഞ്ഞ സ്നേഹിക്കണം. അപ്പോൾ ന്യായപ്രമാണത്തിൽ തന്നെ കൽപ്പന എന്താ? കർമ്മീയ അടങ്ങളല്ല, ആന്തരികമായ സ്നേഹമാണ്. അതുപോലെ മറന്നുപോയി ആര്? ഇസ്രായേൽ. ഒന്നാമത് ഇസ്രായേൽ അബ്രഹാം കൊടുത്ത വാദത്തിൽ വേറാർക്കും അവകാശം ഞങ്ങളുടെ കുത്തകയാണ് ചിന്തിച്ചു. രണ്ടാമത് എന്താ ചിന്തിച്ചത്? ന്യായപ്രമാണം തന്നെ കാർമ്മിക ഇടങ്ങളിൽ ഒതുങ്ങുന്നതാണ്. അതേസമയം ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും ആത്മാവോടും മനസ്സോടും കൂടി സ്നേഹിക്കണം. ആന്തരികമാണെന്നുള്ള കാര്യം അവരങ്ങ് മറന്നുപോയി. അതാണ് ദൈവത്തിന്റെ നീതി അവരറിഞ്ഞില്ല. അതറിയാതെ സ്വന്തം നീതി സാധിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ദൈവനീതിക്ക് കീഴ്പ്പെട്ടില്ല. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ജോൺ കാൽവിൻ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ജോൺ കാൽവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയുണ്ട്: ദൈവനീതി അറിയുന്നതിന്റെ ആദ്യത്തെ ചുവട് സ്വയനീതി ഉപേക്ഷിക്കുകയാണ്. ദ ഫസ്റ്റ് സ്റ്റെപ് ടു ഒബ്റ്റെയിനിങ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗാഡ് ഈസ് ടു റിനൗൺസ് അവർ ഓൺ റൈറ്റ്യസ്നെസ്. സി, ഇഫ് ഓൺലി വി ആർ വില്ലിംഗ് ടു റിനൗൺസ് അവർ ഓൺ റൈറ്റ്യസ്നെസ് വിൽ വി ബി ഏബിൾ ടു ഒബ്റ്റെയിൻ ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗാഡ്. ദൈവനീതി അനുഭവിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? സ്വയനീതി ഉപേക്ഷിക്കണം. അതാണല്ലോ നമ്മൾ ഓർക്കണേ. 1:18 മുതൽ റോമർ 1:18-3:20 വരെ സ്തോത്രം, ആ സ്വയനീതി ഉപേക്ഷിക്കാനുള്ള ന്യായമായ കാരണങ്ങൾ പറയുക. എനിക്ക് എന്നെ തോന്നി, ഞാൻ ഒരു മനുഷ്യനോട് ഏതായാലും അവനേക്കാളും ഞാൻ മെച്ച. അങ്ങനെ ചിന്തിച്ചു നോക്കണേ. അപ്പോൾ സ്വയനീതി ഒരിക്കലും സ്വയനീതിയിൽ പിടിച്ചുകൊണ്ടിരിക്കരുത്, ഒരിക്കലും. അതാ സ്വയനീതി ഉപേക്ഷിക്കണം. നോക്കണേ, നാം അന്വേഷിക്കേണ്ടത് നമ്മുടെ നീതിയല്ല, ദൈവരാജ്യവും അവന്റെ നീതിയുമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതി. മത്താന സുവിശേഷം 6:33 വാക്യത്തിൽ അതുണ്ടല്ലോ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മള് നമ്മുടെ നീതി സ്ഥാപിക്കാനും ഇപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന ആത്മീയതര ചില ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾക്ക് വക്കാലത്ത് പിടിക്കാൻ പുസ്തകത്തിൽ നിന്ന് വാക്കുകൾ തിരയുകയല്ല. മനസ്സിലായില്ലേ? നമ്മളൊരു ടാബുളോ റാസ, ഫ്രഞ്ച് ലാംഗ്വേജ് ടാബുളോ റാസ മീൻസ് ക്ലീൻ സ്ലേറ്റ്. നമ്മൊരു ക്ലീൻ സ്ലേറ്റ് പോലെ നമ്മുടെ മനസ്സ് ദൈവത്തിൽ കൊടുക്കണം, വിതൗട്ട് പ്രെജഡിസ്. ഒരു പ്രെജഡിസും മുൻവിധിയും ഇല്ലാതെ ഒരു നിർമ്മല മനസ്സോടെ നമ്മൾ ദൈവത്തിലോട്ട് ചെന്നേച്ച്. സ്തോത്രം. നിന്റെ നീതി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എന്റെ നീതി ഒന്ന് സ്ഥാപിക്കാൻ നിന്റെ വചനത്തിൽ നിന്ന് വല്ലതൊക്കെ ഒന്ന് എന്നെ കാണിച്ചു തരണമെന്നല്ല. മനസ്സിലാവുന്നുണ്ട്? അങ്ങയുടെ നീതി എന്താണെന്ന് എന്നെ ഒന്ന് കാണിച്ചു തരണേ. ഐ ഹോപ്പ് ഐ എം മേക്കിംഗ് മൈ സെൽഫ് ക്ലിയർ എനഫ്. ഞാൻ പറയുന്നത് വ്യക്തമാവുന്നു എന്ന് വിശ്വസിക്കാം. ആ കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യം അവന്റെ. നമ്മൾ ഇന്നും എന്ത് ചെയ്തോണം അറിയാമോ? ഇന്നും ദൈവസന്നിധിയിൽ, കർത്താവേ ഇന്ന് ഞാൻ അങ്ങക്ക് പ്രസാദകരമായ ഏത് മണ്ഡലത്തിൽ എങ്ങനെ ജീവിക്കണം നീ എന്നെ കാണിച്ചു തരണം. വി ഷുഡ് ഓൾവേസ് ബി സീക്കിംഗ് ദ റൈറ്റ്യസ്നെസ് ഓഫ് ഗോഡ്, നോട്ട് ദ റൈറ്റ്യസ്നെസ് അക്കോർഡിംഗ് ടു ആർ കോൺഷ്യൻസ് ഓർ അക്കോർഡിംഗ് ടു അവർ പെഡിഗ്രി ഓർ ആൻസസ്ട്രി ഓർ അവർ പാസ്റ്റ് ലൈഫ് ഓർ അവർ കമ്മ്യൂണിറ്റി. മനസ്സിലായില്ലേ? നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന കമ്മ്യൂണിറ്റിയുടെ ആ നീതിയുമല്ല, നമ്മുടെ പാരമ്പര്യമായ നീതിയുമല്ല, നമ്മുടെ സമൂഹത്തിന്റെ നീതിയുമല്ല, നമ്മുടെ വ്യക്തിപരമായി നമുക്കുള്ള പേഴ്സണൽ എത്തിക്സ് ഉണ്ടല്ലോ, അതൊന്നുമല്ല. അതിനൊന്നുമല്ല അള്ളി പിടിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ടത്, സ്തോത്രം, നമ്മൾ പിന്തുടരേണ്ടത് ദൈവത്തിന്റെ ആ നീതി ഉൾക്കൊള്ളണേ. ഇതെല്ലാം ഒന്ന് ഒഴിവാക്കുക. ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ തുടരുകയാണ്. സ്തോത്രം. സ്തോത്രം. മുമ്പേ അവന്റെ രാജു നീതി. ഇസ്രായേൽ ദൈവനീതി അറിയാഞ്ഞത് അല്ലെങ്കിൽ ഇന്നും അറിയാതിരിക്കുന്നത് അവർ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിക്കുന്നതിനാലാണ്. നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവസന്നിധിയിൽ കറവിരണ്ട തുണി പോലെ. യെശയ്യാവിന്റെ പുസ്തകം 64:6 വാക്യം നമ്മളത് വായി, കറവരണ്ട തുണി ദൈവം ഇവർ ഒന്നും കൊള്ളുകയില്ല എന്ന് പറഞ്ഞാൽ നോർത്ത് നോക്കിയേ, ഒരു നല്ല വെള്ളച്ചിട്ട്, നല്ല വെള്ളച്ചിട്ട് ഇതിന് മൊത്തമുള്ള പ്രതലം എത്രയാ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു 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 ചതുരശ്ര മീൻസ് സെന്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ നെടി, അല്ലെങ്കിൽ അടി പറയുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ഒരു നാലടി ചതുരത്തിന് അല്ലേ, ഹോ ഈ നാലടി ചതുരത്തിലുള്ള വെള്ള പ്രതലമാണ് നല്ല ഒരു ഷേട്ട്. സങ്കല്പിക്കുക ഈ നാലടി ചതുരത്തിൽ ഉള്ള ഈ പ്രതലം, അതിൽ ഒരു ഒരു 5 സെന്റിമീറ്റർ വലിപ്പത്തിൽ ഒരു കറയുണ്ട്. പിന്നെ ഇതിടാൻ കൊള്ളൂ, കൊള്ളത്തില്ല. 4 അടി വെള്ളയാ, അതിനകത്ത് 5 സെന്റിമീറ്ററേ ഉള്ളൂ. അവിടെ ഇവിടെ എല്ലാമായിട്ട് മൊത്തം കൂടെ എടുത്താൽ കറയുള്ളു, അത് പിന്നെ കൊള്ളൂല. ഇതുപോലെ നമ്മുടെ നീതി, നമുക്ക് ചിലപ്പോ പറയാൻ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, ഇത്ര ഇത്ര നല്ല കാര്യങ്ങൾ പറയാനാണ്. എനിക്ക് കിട്ടുന്ന ഒരു നല്ല ഭാഗം പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ, പകുതി ഞാൻ കർത്താവിന്റെ വിലയ്ക്കും പാവപ്പെട്ടവരെ സഹായിക്കാനോ കൊടുക്കുകയാണ്. അത് തന്നെ ഞാൻ വളരെ ഫ്രൂഗലായിട്ട് വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ്. ഒരു മനുഷ്യനും മനസ്സാവാല കർമ്മണ ദോഷം ചെയ്തിട്ടില്ല. നോക്കണേ ഇങ്ങനെ എനിക്ക് ഒരാള് എന്നോട് പറഞ്ഞ് എന്റെ അക്കൗണ്ടിൽ ഇത്ര പൈസ ഉണ്ടെങ്കിൽ സഭയുടെയോ മറ്റ് ദീനകാന്ത പ്രവർത്തനത്തിനെയോ ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് അത്രയും പൈസ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ഉറപ്പ് വരുത്തുമെന്ന് ഗൾഫിൽ ഒരാൾ പറഞ്ഞു. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അതിന്റെ അർത്ഥം അത്ര നേരിയ അങ്ങനെ പോകുന്ന ആളുകൾക്ക് ദിവസം വിലയപ്പെടാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കറവിരണ്ട തുണി മറക്കല്ലേ, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ നമ്മളുടെ നീതി. ഇവരെന്താ പിന്നെ സ്വയം നീതി പറയാൻ കാരണം? അവർ ദൈവത്തിന്റെ നീതിയുമായിട്ടല്ല അവരുടെ ജീവിതത്തെ താരതമ്യം ചെയ്തത്, മറ്റുള്ളവരുമായി മറ്റുള്ളവരുമായിട്ടാണ് നമ്മൾ അവർ താരതമ്യം. അതാണ് അവർക്ക് പറ്റിയ വേറൊരു ഗുണം. സ്തോത്രം. നോക്കണേ, ഇസ്രയേൽ തങ്ങൾ നീതിമാന്മാരാണെന്ന് കരുതിയത് ദൈവനീതിയുടെ വെളിച്ചത്തിലല്ല മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയ. ഓ ഈ ജാതിക്കാര്, അവര് വിഗ്രഹാരാധികള്, പിശാചിനെ സേവിക്കുന്നവര്, അത് ചെയ്യുന്നവര്, കുഞ്ഞുങ്ങളെ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുന്നവര്, ഇതൊക്കെയാ. ഞാനതൊന്നും ഞങ്ങൾ ഇത്ര ശ്രേഷ്ഠ ജാതി ആരുണ്ട്, ഞങ്ങൾക്ക് പ്രമാണമുണ്ട് നീതി. ആ സ്വയം നീതി സഹോദരങ്ങളെ, ഇത് ഇസ്രായേലിന്റെ കാര്യമൊക്കെ പോലെ നമ്മുടെ കൂടെ കാര്യമൊന്നും ഓർക്കണേ പ്ലീസ്. നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മുടെ കാഹളം ഊതുന്നവരാണ്. നമ്മള് കർത്താവെ എനിക്ക് ഇതിന്റെ സ്ഥലം ഒന്നും പ്രശംസിക്കുക. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഉപമ മറക്കല്ലേ, വേലക്കാരനുണ്ടെങ്കിൽ വൈകുന്നവരെയാവും പാടത്ത് പണിയാ, വൈകുന്നവരെയാവും പാടത്ത് പണിഞ്ഞേച്ച് വൈകിട്ട് വീട്ടിൽ കയറി വന്നു. വീട്ടിൽ കയറി വന്നപ്പം ആ യജമാൻ എന്നെ പറഞ്ഞ, ആ ശരി പണി കഴിഞ്ഞല്ലേ, അതുകൊണ്ട ഒരു കാര്യം ചെയ്, വേഗം ഭക്ഷണം ഉണ്ടാക്ക, എന്നിട്ട് ആരകെട്ടി എന്നെ ശുശ്രൂഷിച്ച്, എന്നിട്ട് നീയും തിന്ന് കുടിച്ചോളൂ. അങ്ങനല്ലേ കർത്താവ്? എന്നിട്ട് ഇവൻ ശരി പാവം വൈകുന്നവരെ പാടത്ത് പണിതിട്ട് വന്ന് ഇവനെ ചാപ്പാടൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റ് ദ ടേബിൾ റെഡി ആൻഡ് ഹി സെർവ്ഡ് ഔട്ട് ദ ഫുഡ്. സി വെയിറ്റഡ് ഓൺ ദി മാസ്റ്റർ. യജമാനം കഴിച്ചു കഴിയുന്നതെല്ലാം ഇത് വേണം എല്ലാം ശുശ്രൂഷി നിന്നു. ശുശ്രൂഷി നിന്ന് കഴിഞ്ഞേച്ചേ കൊണ്ടുപോകുമ്പോ ആട്ടെ താങ്ക് യു എന്ന് പോലും യജമാനൻ യജമാൻ എന്താ പറയുന്നത്? അവൻ ചെയ്യേണ്ടതേ അവൻ ചെയ്തു അല്ലേ. അത് കർത്താവ് പറഞ്ഞ നമ്മളെന്നും ഓർക്കണം, ചെയ്യേണ്ടതെല്ലാം ചെയ്തില്ല, ചെയ്യാവുന്നതിൽ ഒരു ഭാഗമേ ചെയ്തുള്ളൂ. ഉണ്ടല്ലോ മുമ്പോട്ട് പോകട്ടെ. അടുത്ത് അതുകൊണ്ടാണ് ഒരു 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 ദൈവം ഒരു ചിന്ത ഇങ്ങനെ പറഞ്ഞത്, സ്വയനീതിക്കാരൻ ദൈവത്തിന് പോലും കീഴ്പ്പെടുത്തില്ല. ദൈവത്തിന് മുമ്പിലും അവനെ ഹി ഹസം ക്ലെയിം ഇല്ലേ, അവന് കുറെ ക്ലെയിംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ പരീക്ഷം പോയി പ്രാർത്ഥിച്ചറിയാമല്ലോ. പിന്നെയാണോ മനുഷ്യനാ സ്തോത്രം. അതാ കണ്ടില്ലേ, അതാ ദൈവനീതി കീഴ്പ്പെട്ടില്ല. അടുത്തത് വിശ്വസിക്കുന്ന ഏവനും
നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ അവസാനമാകുന്നു. സ്തോത്രം പ്രിയപ്പെട്ടവര്. എന്താ ഈ അവസാനമാണ്? നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള ആശയങ്ങളാണ്. ഇനി അവസാനമാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു അർത്ഥം എന്തുവാ? അവസാനം എന്നുള്ളതിന് മൂലകൃതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടെലോസ് എന്ന വാക്കാണ്. ടെലോസ് എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം, പൂർണത, തികവ്, ഉപസംഹാരം എന്നൊക്കെ അതിന്റെ അർത്ഥം. ലക്ഷ്യം ക്രിസ്തു ന്യായ പ്രമാണത്തിന്റെ ലക്ഷ്യമാണ്, അതിന്റെ തികവാണ്. ന്യായപ്രമാണം ക്രിസ്തു പൂർണതപ്പെട്ടു. സ്തോത്രം. അതിന്റെ അവസാനമാകും. കാര്യം എന്താ? വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കുക എന്നതാണ്, എന്ന ദൈവനീതി സ്ഥാപിക്കപ്പെടാനാണ് ക്രിസ്തു ന്യായ പ്രമാണം നിവർത്തിച്ചത്. വിശ്വസിക്കുന്നവർക്ക് ദൈവനീതി ലഭിക്കുക. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം നിങ്ങൾ സങ്കല്പിക്കേ. ഇപ്പൊ ഈ നമ്മുടെ അബുദാബി തന്നെ, ഈ നിങ്ങൾ താമസിക്കുന്ന ഈ അബുദാബി തന്നെ എടുക്കുക. ഇവിടെ കൃഷി ചെയ്യാൻ സൗകര്യമില്ല, കൃഷി ചെയ്യാൻ സൗകര്യങ്ങളില്ല. മണല മണല മണല, അതിലൂടെ വലിയൊരു ഡ്രോട്ട് വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പം ഇവിടുത്തെ രാജാവിന്റെ കയ്യിൽ ഒത്തിരി പണമുണ്ട്, ഒത്തിരി പണമുണ്ട്. അപ്പോ അമേരിക്കക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഒരു അവന്റെ ഒരു വലിയൊരു സ്റ്റോക്ക് ഹൗസ്, ഒരു ഒരു സ്റ്റോക്ക് റൂമിനകത്ത് ഇഷ്ടം പോലെ ഭക്ഷണം കൊണ്ടുവന്നങ്ങ് വെച്ചു. പക്ഷെ ആ ഭക്ഷണം മേടിക്കാൻ യാതൊരുത്തിന്റെയും കയ്യിൽ കാശില്ല, യാതൊരുത്തിന്റെയും കയ്യിൽ കാശില്ലാത്തപ്പോ സങ്കല്പിച്ച് ഇവിടുത്തെ ആ വലിയ ഷെയ്ക്ക് എന്തോ ചെയ്തു, ഈ മുഴുവൻ ഭക്ഷണത്തിന്റെ ടോട്ടൽ കോസ്റ്റ് അങ്ങ് കൊടുത്തു. കൊടുത്തേച്ച് പറയാതെ ആവശ്യക്കാരായി ഞാൻ ഇതിന്റെ വില കൊടുത്തതാണെന്നുള്ളത് അംഗീകരിച്ചേറ്റ് പറഞ്ഞ് ഇദ്ദേഹം ഇവിടുത്തെ ഷെയ്ക്ക് എന്റെ യജമാനനാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വരുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുത്തേര്. യു ഗെറ്റ് മീ? എന്ന് പറയുന്നത് പോലെ ദി ഡിമാൻഡ് ഓർ ദാറ്റ് സപ്ലൈ ഫുഡ്സ്റ്റഫ് കമ്പനി വാസ് ടോട്ടലി മെറ്റ് ബൈ ദ റൂളർ സോ ദാറ്റ് എനിബഡി ഹു കംസ് ആസ്കിംഗ് ഫോർ ഇറ്റ് ഇൻ ഫെയ്ത്ത് വുഡ് ബി സപ്ലൈഡ്. മനസ്സിലായില്ലേ? ഏതാണ്ട് ഇതുപോലെ ഞാൻ പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ന്യായപ്രമാണം ചില ഡിമാൻഡ്സും വെച്ചോണ്ടിരിക്കാം, നിവർത്തിക്കാൻ ആർക്കും എന്തോ ചെയ്തു എല്ലാവരും നിസ്സഹാര. കർത്താവ് വന്ന അങ്ങ് നിവർത്തിച്ചേച്ച് പറഞ്ഞു, വിശ്വസിക്കുന്ന ഞാനിത് നിവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും തോന്നു നീ. അങ്ങനെ ന്യായപ്രമാണത്തിന്റെ അവസാനം, ന്യായപ്രമാണത്തിന്റെ ലക്ഷ്യം, ഫുഡ്സ്റ്റെപ്പ് കമ്പനിയുടെ ലക്ഷ്യം എന്തുവായിരുന്നു? അവന് ഈ സാധനം വിട്ട് കാര്യം കൊണ്ട് പോവുക. അത് നിവർത്തിക്കപ്പെട്ടതുപോലെ ന്യായപ്രമാണത്തിന്റെ അന്ത്യമാണ്, അവസാനമാണ്, ലക്ഷ്യമാണ്, ഉപസംഹാരമാണ്, പൂർണതയാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ഇത് നിവർത്തിച്ചെങ്കിൽ ഇനി നമ്മൾ യേശുക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കണം, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടണം. വേറെ ആരെങ്കിലും വന്നേച്ച് പിന്നെ ഇതെല്ലാം ഫുൾ പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുമോ? ഒരാൾ വന്ന് പറഞ്ഞു, അതെ എനിക്കൊരു 50 കിലോ അരി വേണം, എനിക്ക് ഞാൻ 10 കിലോയുടെ കാശ് എന്തെങ്കിലും ഉണ്ട്. 10 കിലോയുടെ കാശ് തരാമെന്ന് പറയുമ്പോൾ കമ്പനിക്കാരൻ എന്താ പറയും? കാശ് മേടിക്കാൻ ഇവിടെ പ്രൊവിഷൻ ഇല്ല, കാര്യം കാശ് ഓൾറെഡി പേ ചെയ്ത, മനസ്സിലായില്ലേ? ഓൾറെഡി പേ ചെയ്ത. അതുകൊണ്ട് ഇനി നിന്റെ കാശ് മേടിച്ച് ഇത് there is no system for that. Either ഞങ്ങൾ അപ്പുറത്ത് വേറൊരു ഒരു ഗോഡൌൺ ഉണ്ട്, ഫുൾ പേയ്മെന്റ് ചെയ്യാമേ അവിടുന്ന് തരാം, അല്ല ഇവിടെ ആണെങ്കിൽ എന്തേ ഉള്ളൂ, ഫ്രീ ഹാൻഡ്. ഇതിന് രണ്ടുപേരും കൂടെ കീഴ്പ്പെടാൻ ആർക്കും ഒക്കുകയല്ല. ഞാൻ മനസ്സിലാകാൻ വേണ്ടിയൊക്കെ പറയാം, ഉദാഹരണത്തിന് അതിന്റെ പരിമിതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുവിന് കീഴേ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടിനും കൂടി ഇരിക്കാൻ ഒരുത്തരും ഒക്കുകയല്ല. ഇന്നിവിടെ ഒത്തിരി പേര് രണ്ടിന്റെ ഇടയിൽ ഇരിക്കാന്ന് യഹോവാക്കുകൾ. ചിലപ്പോൾ പറഞ്ഞ ഇസ്രായേൽ ആകട്ടെ, ചെമന്തരി അന്വേഷിച്ചാറ്, അയ്യോ അതിനേക്കാളും അപകടം നിറഞ്ഞൊരു വിഷമം. ഇപ്പൊ അത് അങ്ങനെ വരുന്നു. അവര് എന്നാ അവര് ബാക്കിയൂടെ ചെയ്യട്ടെ, ചവത്ത് തുടങ്ങട്ടെ, എന്നെ കൂടി ചേട്ടാ ബാക്കിയൂടെ ഒക്കെ ചെയ്യും. എന്റെ കൂടെ ഉണ്ടോ? ഇല്ലേ ബുദ്ധിമുട്ടാകുന്നെങ്കിൽ വിവരം പറയണേ, മനസ്സിലാകാതെ വരുന്നെങ്കിലും വിവരം പറയണേ. ഇത് നമ്മുടെ നിത്യയുടെ കാര്യമാണ്. ദയവ് ചെയ്ത് ഡോണ്ട് ടേക്ക് ചാൻസസ് ഹിയർ. ദിസ് ഇസ് ദ സംതിങ് അബൌട്ട് വിച്ച് വി കാൻ ടേക്ക് റിസ്ക്, ബിക്കോസ് വൺസ് ലോസ്റ്റ് ഈസ് ലോസ്റ്റ്, നോട്ട് ചാൻസ് ഓഫ് അവർ കമ്മിങ് ബാക്ക് ആൻഡ് ടേക്കിംഗ് ദ ടെസ്റ്റ് ഓഫ് ലൈഫ് എ സെക്കൻഡ് ടൈം. ഈ ജീവിതത്തിന്റെ ഈ ടെസ്റ്റ് അതിന് റീടേക്കിംഗ് ഇല്ല ഈ പരീക്ഷയ്ക്ക്.
win or lose. Because there is no chance taking. Make sure that you win.
സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടിന്റെയും കൂടി ഒന്നിച്ച് കീഴ്പ്പെട്ടിരിക്കുക, ആർക്കും കഴിയല്ല.
ഇനി ഒരുവന് ക്രിസ്തുവിനും ന്യായ പ്രമാണത്തിനും ഇതിന് രണ്ടിനും കൂടെ ഒരുപോലെ കീഴ്പ്പെട്ടിരിക്കുക
കഴിയുകയില്ല.
സ്തോത്രം.
ന്യായപ്രമാണം നിർത്തിയിടത്ത് ക്രിസ്തു തുടങ്ങുകയല്ല.
മനസ്സിലായല്ലേ? ന്യായപ്രമാണം നിർത്തിയിടത്ത് ക്രിസ്തു തുടങ്ങിയായിരുന്നില്ല. കമ്പനിക്കാരൻ്റെ അടുത്ത് വന്ന് നാട്ടുകാരെല്ലാം കൂടെ തിരിച്ചെടുത്ത് മുഴുവൻ ഫുഡ് സ്റ്റോക്കിന്റെ 10% കാശ് പേ ചെയ്തു. എന്നിട്ട് റൂളർ പറയാ, എത്ര എന്തോ അത് 10% പേ ചെയ്തു, അന്ന ബാക്കി 90% ഞാൻ തന്നേക്കാം.
അങ്ങനെ പറയുന്നില്ല.
അങ്ങനെ പറയുകയാണെങ്കിൽ മേടിച്ചോണ്ട് പോകുന്ന ഓരോരുത്തരും അവകാശം വിടാം. ഇതിന്റെ 10%
അല്ല
എന്റെ നീതി ശകലം ഉണ്ടാവും. അപ്പൊ അവിടെ കൃപയല്ല, ഔദാര്യം ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കൃപ?
കൃപയല്ല.
സ്തോത്രം. അപ്പൊ ഇത് രണ്ടിനും കൂടെ കീഴ്പ്പെടാൻ
സാധിക്കില്ല, സാധിക്കില്ല.
സ്തോത്രം. കണ്ടേ, ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച് നീക്കുകയായിരുന്നു. ക്രിസ്തുവിലുള്ളവൻ ന്യായപ്രമാണത്തിൽ നിന്ന് പൂർണ്ണമായും സ്വതന്ത്രനാണ്. പൂർണ്ണമായും. അതിന്റെയൊക്കെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. 10 കൽപ്പനയും നിവർത്തിച്ച് നീങ്ങുക. ഇന്നിപ്പോ 10 കൽപ്പനയില് ഒന്നും കൽപ്പനയായി തന്നെ എടുക്കുന്നത്, അതിന്റെ ആന്തരിക പ്രമാണമായി. സ്തോത്രം. കൊല ചെയ്യരുതെന്ന് കൽപ്പന ഉള്ളത് കൊണ്ടല്ലേ ഞാൻ കൊല ചെയ്യാത്തത്. കൊല ചെയ്യുക എന്ന ചിന്ത പോലും വരാൻ കഴിയാത്ത ഒരു ഉന്നത നിലയിലേക്ക് ഞാൻ ഉയർന്നു. ക്രിസ്തു എന്നെ ആ മറ്റൊരു ശ്രേണിയിലാക്കി. ജഡത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ആത്മാവിന്റെ മണ്ഡലത്തിൽ ഞാൻ ഉയർന്നു കഴിഞ്ഞു. സ്തോത്രം. അത് പ്രവൃത്തിയിൽ ഒതുങ്ങിയിരുന്നപ്പോൾ ഇന്നിതായിത്തീരുക എന്ന ഉന്നത മണ്ഡലത്തിലാണ് ഞാന്. സ്തോത്രം. അവിടെ ഞാൻ വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ബലാൽക്കാരം മീൻസ് വളരെ കഷ്ടം സഹിച്ച് അതിന് കീഴ്പ്പെടേണ്ടിയിരുന്നു. സ്തോത്രം. അടിമയെ പോലെ അതിന്റെ എല്ലാ പ്രീസെപ്റ്റ്സും ഓരോ വ്യവസ്ഥകളും ഞാൻ പാലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ സ്വതന്ത്രനായി മകൻ എന്ന നിലയിൽ സ്തോത്രം ഈ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുക. മനസ്സിലായില്ലേ? സ്തോത്രം. അവിടെ മുമ്പോട്ട് പോകുന്നു. നിലയിൽ സ്തോത്രം ഈ സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുക. മനസ്സിലായില്ലേ? സ്തോത്രം. ഹല്ലേലൂയ. ആട്ടെ മുമ്പോട്ട് പോകുന്നു. 5 വാക്യം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും. സ്തോത്രം. ലേവ്യപുസ്തകം 18:5 അഞ്ചാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എഹെസ്കേൽ 20:21 അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശം എഴുതിയിരിക്കുന്നല്ലോ. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു. എന്താ വിശ്വാസത്താലുള്ള നീതി പറയുന്നത്? സ്തോത്രം. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ വലിച്ചുവിടുന്നത് കയറ്റണമെന്ന് വിചാരിച്ച ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. ആവർത്തന പുസ്തകം 30:12-13 വാക്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇതിൽ അവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതെന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസം വചനം തന്നെ. കേട്ടെ, ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അതായത് പൗലോസ് ശ്ലീഹാ ഇപ്പൊ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഇതൊക്കെ അറിയാവുന്നതായിരുന്നു. പ്രമാണത്തിന്റെ ഉള്ളതാ, അവർക്ക് നിവർത്തിക്കാൻ കഴിയാതെ പോയി. പക്ഷേ വിശ്വാസ നീതിയാണെന്നുള്ളത് ന്യായപ്രമാണത്തിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മോശം പറയുകയാണ്, ഇത് നീ അങ്ങ് സ്വർഗത്തിൽ പോയി എടുത്തോണ്ട് വരാനൊന്നും അങ്ങ് ഉയരത്തിലൊന്നുമല്ല, ഇത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്ന കാര്യമാ എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയാ അത് സുവിശേഷമാണെന്ന് വ്യാഖ്യാനിക്കുകയാണ് പൗലോസ്. അത് സുവിശേഷമാണെന്നുള്ളത് വ്യക്തമാക്കുകയാണ്. അപ്പൊ അതിന് പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചില വ്യത്യാസം ആ ഉദ്ധരണിയിൽ ഒരല്പം വ്യത്യാസം വരുത്തി. തിയോളജിക്കലി വളരെ കറക്റ്റ് ആണ്. ഒന്ന് നോക്കി, ഒന്ന് വായിച്ചാട്ട് ആവർത്തന പുസ്തകം 30:13 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 30:13. അല്ലേ, കേട്ടോ, കേട്ടോ. സോറി, മോശം പറയുക. ആര് സ്വർഗത്തിൽ ചെന്ന്
അള്ളപ്പാളൊക്കെ കൊണ്ടുവന്നാണ് ഞാൻ എന്നെ അനുസരിക്കണം, നീതികരണം പ്രാപിക്കാൻ, രക്ഷ പ്രാപിക്കാൻ, നീതികരണം പ്രാപിക്കാൻ എന്നെ അനുസരിക്കേണ്ടത് എന്നുള്ളത് ആരെയും സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് പറഞ്ഞേ. അവിടുന്ന് അതിങ്ങ് കൊണ്ടു തന്നായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് അങ്ങനെ വേണ്ട, അതിന്റെ വായിലുണ്ട്, അതിന്റെ ഹൃദയത്തിലുണ്ട്. പൗലോസ് അത് ഉദ്ധരിക്കുന്നത് കണ്ടേ, പൗലോസ് ഉദ്ധരി ക്രിസ്തുവിനെ ഇറക്കണം എന്ന് വിചാരിച്ച ആ സ്വർഗത്തെ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചുവിടെ നിന്ന് കയറ്റണം എന്ന് വിചാരിച്ച ആർ പാതാതിറങ്ങുമെന്നോ, നിന്റെ ഹൃദയത്തിൽ
വചനം.
അവിടെ വചനം എന്ന് പറഞ്ഞ പൗലോസിനെ ഇവിടെ എന്താക്കി, ക്രിസ്തു. കാരണം പഴയ നിയമത്തിൽ വചനമായിരുന്നവൻ പുതിയ നിയമത്തിൽ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുക. വചനം
ജഡമായി,
വചനം
ജഡമായി,
സ്തോത്രം. മനസ്സിലായത് വിശ്വസിക്കട്ടെ. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ അത് അത് ഉദ്ധരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചുകൊണ്ടിരുന്ന് കയറ്റണം എന്ന് വിചാരിച്ച ആർ പാതാളത്തിറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ
പറയാം.
അപ്പൊ വചനം എന്നുള്ളതിന് അത് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു, ആളത്വം കൂടെ നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നുള്ളത് പൗലോസ് ശ്ലീഹ തന്റെ ഉദ്ധരണിയിലൂടി വ്യക്തമാക്കുകയാണ്. എന്നാൽ അതെന്ത് പറയുന്നു, വചനം നിനക്ക് സമീപമായി, നിന്റെ വായിൽ നിന്റെ നീ രക്ഷ പ്രാപിക്കാനുള്ള നിന്റെ വായിൽ നിന്റെ ഹൃദയത്തിലുമായിരിക്കുന്നത് വചനം. അത് ക്രിസ്തുവാ, വചനം ജഡത്തിൽ വെളിപ്പെട്ട് ക്രിസ്തുവായി നിന്റെ ഇടയിലുണ്ട്. സ്തോത്രം. അത് അവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ, അതായത് വായിലും ഹൃദയത്തിലും. എന്നിട്ട് താഴെ പറയുകയാണ്, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റു പറയുകയും ദൈവനെ മരിച്ചവരെന്ന് ഉയർത്തി നൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ കണ്ടോ, വാ കൊണ്ട് പറയണം, ഹൃദയം കൊണ്ട് വിശ്വസിക്കും. അപ്പൊ നിന്റെ രക്ഷയുടെ മാർഗം എവിടെ ആയിരിക്കുന്നത്, എന്റെ ഹൃദയത്തിൽ നിന്റെ. ഓരോന്ന് പറയാ, ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞതാ ഞങ്ങൾ ഈ പറയുന്നത്, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസം അതിനെ തന്നെ കണ്ടോ,
മനസ്സിലായി.
മോശ പറഞ്ഞ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമാണ്. ഇസ്രായേല് ഞങ്ങളീ പറയുന്നത്, വി ആർ നോട്ട് പ്രീച്ചിങ് സംതിങ് ഏലിയൻ ടു യു, സംതിങ് സ്ട്രേഞ്ച്, വളരെ അസാധാരണവും നിങ്ങൾക്ക് വളരെ അന്യവും നിങ്ങൾക്ക് ഒരിക്കലും ഗ്രഹിക്കാൻ കഴിയാത്തതുമായ വലിയ കാര്യം എന്ന് പറയുന്നത് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. യു ഗെറ്റ് മീ, സ്തോത്രം. അതാണ് ന്യായപ്രമാണം, സ്തോത്രം. അത് ക്രിസ്തുവിൽ പൂർണ്ണമായി നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും. ഇവിടെ അഞ്ചാം വാക്യം താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ ഈ ഭാഗത്ത് തന്നെ ഒമ്പതാം അധ്യായം മുതൽ തന്നെ ചില എതിർ രണ്ട് ഓപ്പോസിറ്റ് ക്യാമ്പുകളിൽ നിൽക്കുന്ന കാര്യങ്ങളെ തന്നെ ഇങ്ങനെ സൈഡ് ബൈ സൈഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മള് ഒൻപതാം അധ്യായം 32 വാക്യത്തിൽ വിശ്വാസം പ്രവർത്തി, വിശ്വാസമാർഗത്താലല്ല പ്രവർത്തിയാൽ അന്വേഷിച്ചോണ്ട് കണ്ടില്ല, വിശ്വാസവും പ്രവർത്തി. പിന്നെ 10:3 വന്നപ്പോൾ ദൈവത്തിന്റെ നീതി സ്വന്ത നീതി, പിന്നെ വന്നപ്പോൾ ക്രിസ്തു ന്യായപ്രമാണം. രണ്ടുപേരും ഒന്നേ ഉള്ളൂ ഇതിനകത്തല്ല, രണ്ടും കൂടെ ഒരിക്കലും ഇല്ല. ക്രിസ്തുവിനെ പിൻവരുന്ന ന്യായപ്രമാണം തുടങ്ങാൻ പോകാൻ അത് നോക്കും, ക്രിസ്തു ന്യായപ്രമാണം. അടുത്തത് വിശ്വാസത്താലുള്ള നീതി അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി, അതാണ് 6-7 വാക്യങ്ങൾ. ഒന്നുകിൽ വിശ്വാസത്താലുള്ള നീതി അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന്റെ നീതി, സ്തോത്രം. ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് സ്തോത്രം പോവുക. അപ്പോൾ ഈ വിശ്വാസത്താലുള്ള നീതി എന്ന ആശയം, ദൈവത്തിന്റെ ദൈവം നിവർത്തിച്ച വിശ്വാസത്താലുള്ള നീതി എന്ന പ്രധാനപ്പെട്ട ആശയം സ്ഥാപിക്കുവാൻ പൗലോസ് ന്യായപ്രമാണത്തിൽ നിന്ന്, മോശയുടെ തോറായിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുക, സ്തോത്രം. മോശയുടെ വാക്കുകൾ തന്നെ ഇവിടെ ഉദ്ധരിച്ചിരിക്കുക. ലേവ്യ പുസ്തകം 15:5 വാക്യു, ആവർത്തന പുസ്തകം 30:12-13 നമ്മളിപ്പോ വായിച്ചല്ലോ. അതിന് 30:14 വ്യാഖ്യാനമായിട്ടാണ് സുവിശേഷത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. 30:14 വാക്യം എന്ന് പറഞ്ഞാൽ വായിലും എവിടെ ഇരിക്കുന്നു, ഹൃദയത്തിലിരിക്കുന്നു. എന്നിട്ട് അതിന് വ്യാഖ്യാനമാണ്, അത് തന്നെയാണ് ഞങ്ങൾ പറയുന്ന വിശ്വാസം. അതിനെന്ന് പറഞ്ഞേച്ചാ പറയുന്നത്, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ടേറ്റ് പറയുകയും ദൈവം അവനെ മരിച്ചുകൊണ്ട് ഉയർത്തേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും, നീ രക്ഷിക്കപ്പെടും. നോക്കണേ, സ്തോത്രം. അപ്പോൾ സ്വർഗത്തിൽ പോയി എടുത്തോട്ട് വരണ്ട, കർത്താവ് ഇനി വന്നു നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ പാതാളത്തിൽ നിന്ന് കയറ്റി കൊണ്ട് വരികയൊന്നും വേണ്ട, മരിച്ചവനെ അവൻ ഉയർത്തുന്നതിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നീ ഒരു കാര്യം ചെയ്തേച്ചാൽ മതി, ഇതൊന്ന് ഹൃദയപൂർവ്വം അംഗീകരിക്കുക, ഒന്ന് സമർപ്പിക്കുകയും ചെയ്തേച്ചാൽ. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്താൽ നീ രക്ഷിക്കും. അപ്പോൾ 9-10 വാക്യങ്ങൾ, ഇതിനകത്ത് 9-10 വാക്യങ്ങൾ ആവർത്തന പുസ്തകം 30:14 വാക്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ. അല്ലേ അവർത്ഥം വന്നു പോകും, അല്ലേ എന്ത് പറ്റുമെന്നറിയോ, ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച് വായു കൊണ്ടൊന്ന് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെടുമെന്ന് തെറ്റിദ്ധരിക്കും. അപ്പോ ഒരു സ്ലോഗൻ പറയുന്നത് കൊണ്ട് കേക്കണേ, ഒരു സ്ലോഗൻ പറയുന്നത് കൊണ്ട് രക്ഷ പ്രാപിക്കുന്നു എന്ന ആശയത്തിൽ വരും. ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഏറ്റുപറച്ചിൽ കൊണ്ട് രക്ഷ പ്രാപിക്കുന്നു എന്ന സ്ഥിതി വരും. ഇല്ലേ, ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച് പിന്നെ വായു കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞു.
അപ്പോ വിശ്വാസം രക്ഷ എന്ന് പറയുന്നത് ഒരു സ്ലോഗൻ കൊണ്ട് കിട്ടും, അതിന് ആ ഏറ്റു പറച്ചിലിന് എന്തോ ഒരു മാന്ത്രിക ശക്തിയുണ്ട് എന്നുള്ള ആശയത്തിൽ വന്നു വിടും. അതല്ല, അങ്ങനല്ല നമ്മൾ അതിനെ കാണേണ്ടത്. പിന്നെ ആവർത്തന പുസ്തകം 30:14 പശ്ചാത്തലത്തിൽ കാരണം ന്യായ പ്രമാണത്തിൽ പറഞ്ഞത് തന്നെയായി ഇതെന്ന് വ്യക്തമാക്കിയാണ് പൗലോസ്. വ്യക്തമായോ? സ്തോത്രം. ഒന്നുകൂടി ഞാൻ വിശദീകരിക്കാം. ആയിട്ടോ, അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. അതെന്ന് ചോദിക്കട്ടെ, ഈ നീതിയും രക്ഷയും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ പൗലോസ് അങ്ങോട്ട് പറയുന്നത് കേട്ടാ, ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി. അപ്പൊ ഇത് തമ്മിൽ എന്താ നീതീകരണവും രക്ഷയും തമ്മിൽ എന്താ വ്യത്യാസം? രക്ഷ എന്ന വിശാലമായ ഇതിലെ ഒരു പ്രധാന ഘടകമാണ് ഏത്? നീതീകരണം. കേക്കണേ? അപ്പോ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയുകയും വേണം എന്ന് പറയുമ്പോൾ അതിനെ പറഞ്ഞല്ലോ 13:30-14 പശ്ചാത്തലത്തിൽ കാണണം. അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റുപറയും ചെയ്യണം എന്ന് പറയുമ്പോൾ ആന്തരികവും ബാഹ്യവുമായ അനുസരണം ഉണ്ടാകണം, മാറ്റം ഉണ്ടാകണം എന്നാണ് ഞാൻ. ആന്തരികവും ബാഹ്യവുമായ. ഡു നോട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ടു ബി സാൽവേഷൻ ബൈ എ സ്ലോഗൻ. ഒരു വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് രക്ഷ പ്രാപിക്കുന്നു എന്ന തെറ്റായ ധാരണയിൽ ചെല്ലരുത്. സ്തോത്രം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഏറ്റു പറയുന്ന രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഊമർ എന്നെ ഏതേ കേട്ടുണ്ടോ? ഊമർ എന്നെ ഏറ്റു പറഞ്ഞെങ്കിലേ നടക്കത്തുള്ളൂ. അപ്പോ അതല്ല, അത് അങ്ങേക്കാൾ ആഴമായ അനുസരണം ആരും വിശദീകരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ. സ്തോത്രം. അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇനി അല്പം കാര്യം കൂടി ഒന്ന് കേട്ടെ. ആവർത്തന പുസ്തകം 28:29-30 ഈ 4 ഒരു പാട്ടായിട്ടാണ് മോശം പഠിപ്പിച്ചത്. ഇതൊരു പാട്ടായിരുന്നു. അതിന്റെ ഒരു തെളിവ് കാണിക്കാം. 31:19 വായിക്കാമോ? 31:19 വായിച്ചാൽ അവിടെ ആവർത്തന പുസ്തകം 31:19 വായിച്ചത് കേട്ടോ. പാട്ട്, ഒരു പാട്ട്, ഈ പാട്ട് എഴുതുക. എന്നിട്ട് 32 വരുമ്പോ വേറൊരു രാഗത്തിലുള്ള ഒരു പാട്ട്, നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു പാട്ട് പോലെ ആഗ്രഹിക്കാം. ഒരു പാട്ടൊന്നും അല്ലതാണ്, എന്നാലൊരു പാട്ടാണെന്നുള്ളതൊന്ന് ഉൾക്കൊള്ളിക്കാനായി, അത് നമ്മളെ ഒന്ന് അറിയിക്കാനായി തർജ്ജമാക്കാൻ അത്രയൊക്കെ പാട് വേണ്ടിയിട്ടുണ്ട്. ഇതൊരു പാട്ട്. ഇനി റോമാലേഖനത്തിന്റെ ഈ 9, 10, 11 റോമാലേഖനം മുഴുവൻ വളരെ ഭംഗിയായ, ഭയങ്കര സാഹിത്യ സമ്പുഷ്ടമായ, വളരെ മനോഹരമായ ഒരു 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 പീസാണ്, ഒരു ലിറ്റററി പീസാണ്, ഒരു സാഹിത്യ സൃഷ്ടിയാണെന്ന് വേണ്ടി പറയാം. അതിൽ 9, 10 അധ്യായങ്ങൾ പിന്നെയും ഗാനാത്മകമാണ്, ഗദ്യകവിത എന്ന് പറയത്തില്ല. മൊത്തത്തിൽ റോമാനത്തെ മൊത്തത്തിൽ മൂലകൃതിയിൽ അങ്ങനെ പറയാം. വളരെ മനോഹരമാണ്. വാക്കുകളൊക്കെ ഞാൻ ചിലതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചാണ് ഓർക്കുന്നത്. യഹൂദൻ, ഹൂദായ ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ അന്ന് പറഞ്ഞാണ് പ്രിയപ്പെട്ടപ്പോൾ വളരെ വാക്കുകളും സിലക്ട് ചെയ്ത വാക്കുകളാണ്, വളരെ ഭംഗിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ 9, 10, 11 അധ്യായങ്ങൾ കൂടുതൽ ഗാനാത്മകമാണ്. അപ്പോൾ ആവർത്തന പുസ്തകം 28, 29, 30, 31 അധ്യായങ്ങൾ പാട്ടായിരിക്കുന്നത് പോലെ ഇസ്രായേലിനോട് പറയുന്ന കൂട്ടത്തിൽ ഒരു പാട്ടുപോലെ ഇത് അദ്ദേഹം പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന അതേ രാഗവും അതേ വാക്കുകളുടെ ഒരു പാരടി പോലെ, ഒരു പാരലായിട്ടുള്ള ഒരു വചനഭാഗം പോലെ ഇവിടെ പറയുകയാണ്. അവിടെ ഹൃദയത്തിലും വായിരുന്നു പറഞ്ഞെങ്കിൽ ഇവിടെയും ഹൃദയത്തിലും വായിരുമെന്ന് പറഞ്ഞിരിക്കാം. ഞാൻ ശ്രദ്ധിക്കുക, അതിന്റെ ചില വലിയ ഈ 31 അധ്യായത്തിന്റെ ചില വരികളാണ് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചത്. 10:8 ആ ചില വരികൾ, അത് ആവർത്തന പുസ്തകത്തിലെ ആ പാട്ടിന്റെ വരികളാണ് ഉദ്ധരിച്ചത്. ആ എബ്രായ കവിതയ്ക്ക് സമമായി സംഗീതാത്മകമായാണ് പൗലോസ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വായ്, ഹൃദയം എന്നീ രണ്ട് വാക്കുകളോട് ചേർന്ന് താളാത്മകമായി താൻ ഇങ്ങനെ പറയുക. ആവർത്തന പുസ്തകത്തിൽ കണ്ട ഈ രണ്ട് വാക്കുകൾ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെയും അതങ്ങോട്ട് ചേർത്ത് താളാത്മകമായി പറയുക. നീതിയും രക്ഷയും തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസമില്ല. സ്തോത്രം. കാവ്യഭംഗിയിൽ അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവിടെ ഹൃദയമൊന്നും വായുവെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നീതിയും രക്ഷയും എന്ന് താളാത്മകമായി പറയുകയാണ്. സ്തോത്രം. അവന്റെ ലക്ഷ്യവും അവന്റെ ഉദ്ദേശവും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? പ്രത്യേകിച്ച് അത് ഈ തമിഴിലാണ് ഇങ്ങനെ രണ്ട് വാക്കുകൾ ഒന്നിച്ചുകൂട്ടി പറയുന്ന ഒരു രീതി.
ബ്രദർ ആൻഡ്രൂ മൈറ്റ് നോ. അവർ പറയാം, ഓ അവരെ ചാപ്പിട്ട് കീപിട്ട് എപ്പോ ചുമ്മാ നാട്ടന്മാര് പറഞ്ഞാലും അവരെ പറയും, അത് ചേർത്ത് ഒരു വാക്കും കൂടെ കൂട്ടിച്ചേർത്ത് പറയും. ഓ അവര് ഇതുപോലെ നിൽക്കാനും നമുക്ക് അങ്ങനെ പറയാറുണ്ട്. അതുപോലെ നമ്മളും പറയാറുണ്ട്, ഓ അവന്റെ ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ വേറെയാ, അവന്റെ നോട്ടവും അവന്റെ ലാക്കും ഒക്കെ വേറെയാ, രണ്ടും ഒന്നല്ലേ. അപ്പോൾ മുകളിൽ എവിടെ ആവർത്തന പുസ്തകത്തിൽ കണ്ട ആ വാക്കുകളോട് താളാത്മകമായി യോജിക്കുന്ന ഒരു പാരഡി പോലെ, അതുപോലെ ഹൃദയത്തിലും വായിലും എന്ന് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം. അത് പറഞ്ഞ് വായുകൊണ്ട് പറയുന്നതുകൊണ്ടാണ് എന്ന് വന്നുവിട്ടാൽ ഊമരുടെ കാര്യം ഗതികേടുമായി. അപ്പോൾ രക്ഷാമാർഗം അപൂർണമാണെന്ന് വന്നു വിടും സ്തോത്രം. അപ്പോൾ ആന്തരികവും ബാഹ്യവും എന്ന് പറയുന്നതിനുള്ള രണ്ട് പര്യായ പദങ്ങളായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി തെറ്റിദ്ധാരണ ഈ വാക്യങ്ങളുമായി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരണം അതിനെക്കുറിച്ച് പറഞ്ഞത് സ്തോത്രം. കാവ്യഭംഗിയിൽ അത് പറയുകയാണ്. സഭയുടെ ആദ്യ ഘട്ടങ്ങളിൽ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ സഭയുടെ പ്രാരംഭഘട്ടങ്ങളിൽ വിശ്വാസ പ്രമാണങ്ങൾ പാട്ടുകളായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. യഹൂദന്മാരെല്ലാവരും ഇത് ഓർക്കണമെന്ന് പോലെ ആഗ്രഹിച്ചു. എല്ലാ യഹൂദന്മാർക്കും ആർത്തോ പ്രസ്തു 28-30 അധ്യായങ്ങൾ അതിലെ പല ഭാഗങ്ങളും അറിയാമായി, മനപ്പാടം പാട്ടായി. അപ്പോ അത് മനപ്പാടം പാട്ടായി കൊണ്ടു നടക്കുന്ന യഹൂദൻ ഇതും അതിനോട് ചേർന്ന് ഒരു പാട്ട് പോലെ കൊണ്ടു നടക്കണമെന്ന് പോലെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇതറിയണം സ്തോത്രം. ആവർത്തന പുസ്തകത്തിലെ പാട്ടിന്റെ അനുബന്ധം പോലെ ഇസ്രായേൽ എല്ലാം ഓർക്കുവാനായി ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഹൃദയം വായ് എന്നിവ ആന്തരീയം ബാഹ്യം എന്നീ ആശയങ്ങളാണ് ഉൾക്കൊള്ളുന്നത് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം. ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയില്ല. പാട്ടിന്റെ സ്വാധീനം, ഞാൻ പൊതുലോകത്തിൽ ലിറ്ററേച്ചറാണ് പഠിക്കുകയും കുറച്ചാൾ പഠിക്കുകയൊക്കെ ചെയ്തത് വാദ്യം. സഹോദരങ്ങളെ, ഈ പാട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ആശയവിനിമയത്തിന് ഇതുപോലെ പ്രധാനപ്പെട്ട ഇത്രപോലെ പ്രയോജനകരമായ ഓരോരു മാധ്യമവും ഇല്ല പാട്ട്. ഇപ്പൊ ഈ നാട്ടിലെ ഈ എന്യൂമറേഷന് പോയ ആളുകൾ, അതായത് സെൻസസ് എടുക്കാൻ പോയ ആളുകൾക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് എന്തൊക്കെയാ അവർ ചെയ്യേണ്ടതെന്നുള്ളത് മറക്കാതിരിക്കാനായിട്ട് അവർക്ക് ഒരു പാട്ടായിട്ടാണ് പഠിപ്പിച്ചു പോയത്. ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം, അതൊരു പാട്ട് പോലെ. അപ്പൊ പാട്ടാണെങ്കിൽ മറക്കുകയില്ല. പാട്ടിനകത്തുനിന്ന് ഒരക്ഷരം വിട്ടാൽ തെറ്റും. നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരാൾ ഒരക്ഷരം വിട്ട് പോയെങ്കിൽ സംഗതിയെല്ലാം പോയി. അതുപോലെ ഒരു പാട്ടിനകത്തുനിന്ന് ഒരു വാക്ക് പോലും വിടാനൊക്കെയില്ല, ഒന്ന് ചേർക്കാനും പറ്റത്തില്ല. അതാണ് അളന്ന് കുറിച്ച ശബ്ദങ്ങളാണ് പാടുക അല്ലേ. അപ്പൊ അളന്ന് കുറിച്ച ശബ്ദം, അതുകൊണ്ട് ആ കൊട്ടും അതിനോട് ചേർന്ന് പോയാലും അപ്പടി തെറ്റിപ്പോകും. രണ്ടു മുറി ഇരുന്നോണ്ട് പാടുന്നു ഓർമ്മിച്ച് അബദ്ധമാണ്. അപ്പോൾ പാട്ടെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. ക്രിസ്തീയ സംഗീതത്തിന്റെ ഗൗരവമാണ് ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നാമധേയ ക്രൈസ്തവ സമൂഹങ്ങളിൽ പോലും ഓർക്കണേ പണ്ട് പാട്ടായിട്ടാണ്. അതുകൊണ്ട് ആ പാട്ട് കുർബാന എന്ന് പറയും, അറിയാമോ പാട്ടാണ്. എന്തിനാണെന്നറിയാമോ? പ്രമാണം തെറ്റിക്കാതിരിക്കാൻ പഠിപ്പിച്ച. പക്ഷേ പാട്ടിലേ ഉള്ളൂ പ്രായത്തിൽ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് നമ്മുടെ ഗതികേട് വന്നത്. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ കാനമച്ചൻ നിങ്ങൾ അറിയായിരിക്കുമല്ലോ. അദ്ദേഹം പറയും, യാക്കോവായിലെ കുറെ കാര്യം വായിച്ചാ മതി കർത്താവിന്റെ ഭാഗത്ത് തോന്നി. അയ്യോ, അതിനകത്ത് ചരിത്രത്തിലേക്ക് പോയിട്ട് മുന്നോട്ട് പറയാനില്ല എന്ന് അദ്ദേഹം പറയും. എത്ര കൃത്യമായിട്ടാ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ത്രിയേകത്വം അവിടെ. അല്ല, പിതാവിനും സ്തുതി, പുത്രനും സ്തുതി, പരിശുദ്ധാവിനും സ്തുതി. ഇനിയിപ്പൊ നമ്മളാ എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നമ്മളത് മൂന്ന് വലിച്ചു കീറി. ഇപ്പൊ ത്രിയേകത്വത്തെ കുറിച്ച് നമുക്ക് വെളിവില്ലാതെ പോവുക. പിതാവെ ആരാധിക്കുന്നു, പുത്രനെ സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവെ അങ്ങനെ ഇല്ല ഇല്ല. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിർദോഷം. ഓ, നിർദോഷമാണ്. കർത്താവുമായി വ്യക്തിബന്ധമില്ലാത്ത പാട്ട് തൊഴിലാളികൾ പടച്ചുവിടുന്ന പാഷാണങ്ങൾ. ആ സഹോദരങ്ങളോട് ഒരു മീൻസ് സ്നേഹക്കുറവില്ല. ആളും ആശയം രണ്ട, ആള് വേറെ ഹൃദയപൂർവ്വം അവരെ സ്നേഹിക്കും. ഞാൻ മിക്കവാറും അവർ വേണ്ടി പ്രാർത്ഥിക്കാറുള്ളൂ. എനിക്കറിയാവുന്ന പാട്ട് സഹോദരങ്ങളെ മുഴുവൻ പ്രാർത്ഥന നടത്താറുണ്ട്.
എന്റെ ദൈവമേ അവരെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് നടത്തണേ. എനിക്ക് ഞങ്ങളുടെ ലോകത്തുള്ള സഹോദരനോട് പറഞ്ഞു, എന്റെ ബ്രദറെ പാട്ട് കൊണ്ടു നടക്കുള്ളൂ, വേദം സ്കൂൾ ശകലം പഠിക്കും, ഇന്ന ബൈബിൾ സ്കൂൾ അടുത്തില്ലേ, പകലവിടെ പോയി നീ പഠിക്ക. അന്നേരം മൗറി പറഞ്ഞു, ശരിയാ സാറേ ഞാൻ പഠിക്കാന്ന്. ഹേ എവിടെ പഠിക്കാനൊന്നും മനസ്സില്ല, നമ്മൾ പാടുന്ന പാട്ടുകൾ പുസ്തകത്തിനനുസരിച്ചാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രം. എന്റെ കൂടെ വന്നോ എല്ലാരും, അവനല്ലേ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ തമ്മിൽ പഠിപ്പിച്ചും പ്രബോധിപ്പിച്ചും പഠിപ്പിക്കാനുള്ള പ്രധാന ഉപാധിയാണ് എന്റെ കൂടെ ഉണ്ടല്ലോ എല്ലാരും. അവരുടെ മുമ്പോട്ട് പോട്ടെ. ഇനി അടുത്ത വേറൊരു കാര്യം, ഈ ഇതിനകത്തെ വേറൊരു ആശയം, വചനം അവർക്ക് ദുർഗ്രാഹ്യമോ ദുർലഭമോ അല്ല, ലളിതവും ലഭ്യവുമാണ്. അങ്ങ് സ്വർഗത്തിൽ പേർത്തോട് വരികയൊന്നും വേണ്ട, സാധാരണത്തിൽ പോയി പൊക്കി വരികയൊന്നും വേണ്ട, നിങ്ങൾക്ക് ദുർലഭവും ദുർഗ്രാഹ്യവും ഒന്നും അല്ല, ലളിതം വ്യക്തം സ്തോത്രം എന്നാണ് മോശ പറഞ്ഞത്. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ആ വാക്കുകളിലൂടെ പൗലോസ് അവതരിപ്പിക്കുക. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിനെ ന്യായപ്രമാണത്തിന്റെ ആ ഉദ്ധരണി ഇങ്ങോട്ട് എടുത്തേച്ച് ആ വാക്കുണ്ട് മാറ്റിയേച്ച്, മനസ്സിലായില്ലേ? വചനം എന്ന് പറയും ഇപ്പൊ ആര് എന്തോ ഇട്ടു ക്രിസ്തു എന്നിട്ട് വളരെ ലളിതമായി അവതരിപ്പിച്ചിരിക്കുക. സുവിശേഷം കഠിനമോ ദുർലഭമോ അല്ല, ദുർഗ്രാഹ്യമല്ല, മാത്രമല്ല ക്രിസ്തു അന്യനും അല്ലെങ്കിൽ അപരിചിതനും അപ്രാപ്യനുമല്ല, അവിടുന്ന് നമ്മോട് കൂടെയുണ്ട് എന്ന ആശയം പൗലോസ് ഇവിടെ ഊന്നി പറയുക. യഹൂദനെ, നിങ്ങൾക്കാർക്കും അപരിചിതനൊന്നുമല്ല ഈ മിശിഹ, നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ്. അതാണ് പൗലോസ് തന്റെ പ്രസംഗത്തിൽ പറയുമായിരുന്നു, ആ ശബത്തുതോറും വായിക്കുന്ന ന്യായപ്രമാണങ്ങളെ ഒന്നും ഓർക്കാതെ ക്രിസ്തുവിനെ ക്രൂശിച്ചു. യെരുശലേമിലെ ദൈവാലയത്തിൽ യെശയ്യാ പ്രവാചകന്റെ ദിവസം 51-ാം അധ്യായത്തിലൊക്കെ ചൂരൽ ഇഷ്ടം പോലെ വിൽക്കുന്നു, എത്തിയോപ്യയിൽ നിന്ന് വന്ന ഷണ്ടന് പോലും ഫ്രീ ആയിട്ട് ധാരാളം വാങ്ങിച്ചോണ്ട് പോകത്തക്ക പോലെ അവിടെ ഫ്രീലി അവൈലബിളാ. അതൊക്കെ വായിച്ചോണ്ടിരിക്കുന്നവര് പോലും ഭർത്താവിനെ അറിയാഞ്ഞിട്ടല്ല, മനസ്സിലായി? ദൈവം അന്യായം ഒന്നും ചെയ്യുന്നില്ല, ഇസ്രായേല് നിന്നോട് ദൈവം അന്യായം ഒന്നും ചെയ്യുന്നില്ല. സ്തോത്രം കാട്ടെ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജിച്ചു പോകുകയില്ല. ശിയാവിന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യമാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. 9-ാം അധ്യായം റോമർ 9:33 പറഞ്ഞത് ഇവിടെ ആവർത്തിച്ചിരിക്കുക. എന്താ? അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജിച്ചു പോകില്ല. കണ്ടില്ലേ 9:33 അത് തന്നെയാ പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ച് പോകയില്ല. സ്തോത്രം. അടുത്തത് എന്നും തിരുവെഴുത്തിൽ അല്ലെ ചെയ്യുന്നുവല്ലോ, യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, ഇതെല്ലാവർക്കും അവൈലബിളാ. യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, എല്ലാവർക്കും കർത്താവ് ഒരുവൻ. യഹൂദന് പറഞ്ഞ കഥ ഞങ്ങൾ അറിഞ്ഞില്ലെന്ന്, അവര് പറഞ്ഞ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ജാതിക്ക് പറഞ്ഞ കഥ ഞങ്ങൾ അറിഞ്ഞില്ലെന്ന്, ലോകത്തിന്റെ മധ്യഭാഗത്ത് ചരിത്രപുരുഷനായി മസിഹ നിൽക്കുക, ഡേറ്റ് ഇടുന്ന ഒരാൾ, എന്നും ഡേറ്റ് ഇടുന്ന ഒരാൾ യേശു വന്നിട്ട് ഇത്ര ദിവസമായി നിണ്ടുക, അല്ലയോ അല്ലയോ? പിന്നെ ന്യായവിസ്താരത്തിൽ നിന്ന് ഇവൻ ഒഴിവുള്ളവരാകെ പോകും. ഇന്ന് 12 ഓഗസ്റ്റ് 2005 എന്ന് പറയുമ്പോൾ കർത്താവ് എന്റെ ജനനം തുടങ്ങി 2005 വർഷത്തിന്റെ 12-ാം ദിവസം 9-ാം മാസം 12-ാം ദിവസം 8-ാം മാസം 12-ാം ദിവസം എന്ന് നമ്മൾ പറയും. ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു, ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒഴിവായി കിട്ടുമ്പോൾ പോലും ഓർത്തോണം, ഇതും ബൈബിളിൽ അല്ലെങ്കിൽ ഇവന്മാരും അനുവദിക്കും ഓർത്തു വയ്ക്കും. അങ്ങ് ഏറ്റവും പോയാൽ 10 ദിവസം കഴിയുമ്പോൾ വേണേ ഒരു ദിവസം ഇരുന്നോളാൻ മതി. ഇവിടെ ഒരാഴ്ചയിൽ ഒരു അങ്ങനെ വീക്കിലി റൗണ്ട് തന്നെ വന്നേക്കുന്നത്, 7 ദിവസം ഒരു സൈക്കിളായി നമ്മുടെ നിൽക്കുക അല്ലേ. ഈ കാലം വന്ന വലിയ ചങ്ങലയിൽ ഒരു കൊച്ചു കൊളുക്ക് എത്ര? 7 ദിവസം. അതെങ്ങനെ 7 ദിവസം ആക്കിയത്? 7 എന്താ? അത് ദൈവത്തിന്റെ വചനമാ. 6 ദിവസം കൊണ്ട് തെറ്റിച്ച് 7-ാം ദിവസത്തിലായിരുന്നു. 6 ദിവസം വെള്ളിയാഴ്ച അവധി എടുക്കുന്ന അവധി അനുഭവിക്കുന്നവരെല്ലാം ഓർത്തോണം, നിങ്ങൾ വേദവസ്തു അറിഞ്ഞില്ലെന്ന് പറയാനൊക്കെ ഞായറാഴ്ച അവധി അനുവദിക്കുന്നവർ ഓർത്തോണം ഞങ്ങൾ അറിഞ്ഞില്ലെന്ന്
പറയാനൊക്കെയല്ല.
സ്തോത്രം. ആഴ്ചകളെ എണ്ണുമ്പോൾ, മാസങ്ങളെ എണ്ണുമ്പോൾ, ആണ്ടുകളെ എണ്ണുമ്പോൾ, സ്തോത്രം,
ദൈവവചനത്തിന്റെ സത്യം നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്, നിങ്ങളുടെ വായിലുമുണ്ട്. നിങ്ങൾക്ക് അപ്രാപ്യവുമല്ല, ദുർഗ്രാഹ്യമല്ല, യേശു നമുക്ക് അപരിചിതനല്ല. ഇതാ സ്തോത്രം, പരസ്യമായവനെ നിർത്തി ലോകത്തിന്റെ മധ്യഭാഗത്തിലും നട്ടുച്ച വെയിലിൽ ചരിത്രത്തിലും മധ്യത്തിൽ. അതാ പോലീസ് പറയും, അവനിൽ വിശ്വസിക്കുന്നവന് ഒരുത്തനും ലജിച്ചു പോയില്ല. പന്ത്രണ്ടാം വാക്യണ്ടോ, യഹൂദനെന്നും യവനെന്നും വ്യത്യാസം, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ. യഹൂദനെ നീ വിഷമിക്കണ്ട, എല്ലാവർക്കും കൂടെ വേണ്ടി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കും, നീ ബുദ്ധിമുട്ടട്ട. കാരണം അവനാ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ അവൻ
സമ്പന്നൻ.
കാരണം നമുക്ക് ഈ റിസർവേഷൻ ഒക്കെ വേണം, ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് കിട്ടണമെന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഞങ്ങളുടെ കുത്തയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച് സംശയം വരുമ്പോഴേ അത് പറയേണ്ടത്. നമ്മള് നാട്ടിലൊക്കെ ചിലപ്പം ആഴ്ചയിൽ രണ്ടു ദിവസം വെള്ളം വരുന്ന ഭാഗങ്ങളുണ്ട്, പൈപ്പിൽ കൂടെ വെള്ളം. അങ്ങനെയുള്ളപ്പോ നമ്മൾ ഡ്രമ്മിനകത്തൊക്കെ പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ച്, ഇവിടെ ആരും അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നു. മാത്രമല്ല വായു ആരിലും പിടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. എനിക്ക് ഒരു കന്നാസനാ പിടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് ഫ്രീലി അവൈലബിൾ. എടാ നീ ഇത്രയും വായു വലിച്ചു വിടാതെ എനിക്കില്ലാതെ വരുമെന്ന്. സമ്പന്നനാ, ഈ സമ്പന്നമാ, ഈ ആറ്റ്മോസ്ഫിയർ ഇത് വളരെ സുലഭമാ സ്നേഹിത. ആ ആശയത്തിനാ പറയുന്നത്, വിളിച്ചു വെച്ചിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ അവൻ സമ്പന്നനാ. യഹൂദനെ നീ നിന്നെ കുത്തയാന്ന് പറഞ്ഞ് വലിച്ചു വെച്ചോണ്ടിരിക്കേണ്ട കാര്യമൊന്നും. ജാതിക്ക് വേണ്ടി രക്ഷാമാർഗം തുറന്നിടുമ്പോൾ നീ എന്തിനാ ഇത്ര മുറുമുറുക്കുന്നത്? മനസ്സിലായോ? അവനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കൊടുക്കാൻ അവൻ സമ്പന്നന. സ്തോത്രം. നോക്കണേ, ആദാം മുതൽ ഇനി എത്ര നാളുണ്ടോ അത്ര നാൾ വരെയുള്ള സകല മനുഷ്യനും വീരപ്പനെ പോലെ പാപം ചെയ്യുന്നവനായാൽ ആ മുഴുവൻ പേരുടെയും മുഴുവൻ പാപവും ഔദാര്യമായി ക്ഷമിച്ചു കൊടുക്കാൻ തക്കോണം ദൈവത്തിന്റെ നീതി ക്രിസ്തുവിൽ നിവർത്തിച്ച് സ്തോത്രം നൽകിത്തന്ന നീതി പൂർണ്ണമാണ്. അതല്ലേ കർത്താവ് വെല്ലുവിളിക്കുന്നില്ലേ ശരിയാണ് പുസ്തകത്തിൽ? വരുവിൻ നമുക്ക് തമ്മിലൊന്ന് എന്താ വാദവിഷയം? നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്ന ഹിമം പോലെ, രക്താംബരം പോലെ ഇരുന്നാലും തവളപ്പഞ്ഞു പോലെയാണ്. സഹോദരങ്ങളെ, ഇത് ക്രിസ്ത്യാനി എന്നും മുസൽമാനെന്നും ഹിന്ദുവെന്നും നിരീശ്വരനെന്നും സിഖുകാരനെന്നും ഒരു വ്യത്യാസം. ദൈവം ഒരുവൻ, ഒരുപോലെ മനുഷ്യർ പാപികൾ, രക്ഷാമാർഗം ഒന്ന്. ഹല്ലേലൂയ. വിളിച്ചപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? സ്തോത്രം, താഴോട്ടെ. എന്നാൽ വിളിച്ചപേക്ഷിക്കാൻ നൽകുവാൻ തക്കണം സമ്പന്നാകുന്നു. അർത്ഥം കണ്ടേ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും. യോവേലിന്റെ പുസ്തകം രണ്ടാമത്തെ 32 വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്രവൃത്തി പുസ്തകം 2:21 വാക്യത്തിൽ പൗലോസിന്റെ 1 പ്രസംഗത്തിൽ, പെന്തക്കോസ്തു ദിവസത്തെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ ആ വാക്യം ഉദ്ധരിച്ച. പക്ഷേ ഈ വാക്യമൊക്കെ ഉദ്ധരിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഉണ്ടോന്നുള്ള സംശയം പത്രോസിന് പോലും ഉണ്ടായി പോയോ എന്ന് സംശയം ഇല്ലേ? അതുകൊണ്ടല്ലേ പ്രത്യേക ദർശനമൊക്കെ കൊടുത്ത് അവനെ മാനസികമായിട്ട് അവനെ ഒരുക്കിയത് കൊണ്ടാ കൊർന്നേലിയോസിൽ വിട്ടുപോയെ. അങ്ങനെ അവിടെ ചെന്നപ്പോഴും പറയുന്നത് ജാതികളോടുകൂടെ ഇടപെടുന്ന ഞങ്ങൾക്ക് ദിശ വന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കിങ്ങനെ ഒന്നിനെ അശുദ്ധമെന്ന് വിചാരിക്കരുതെന്ന് ദൈവം പ്രത്യേകം ദർശനം തന്ന് പഠിപ്പിച്ച് തന്നുകൊണ്ടാ ഞാൻ വന്നത്. അതുകൊണ്ട് എന്തിനാ ഞങ്ങളെ വിളിച്ചതെന്ന് പറഞ്ഞാൽ കൊള്ളാം, മനസ്സിലാകുന്നുണ്ടേ? നോക്കണേ. അപ്പോൾ പക്ഷെ വിളിച്ചു പറഞ്ഞു, 1 പ്രസംഗത്തിൽ തന്നെ വിളിച്ചു പറഞ്ഞു, സകലർക്കും രക്ഷയുള്ളതാണ്, വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അത് പ്രവൃത്തി 2:21 യോബേൽ 2:32 അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായിരുന്നു. സ്തോത്രം. അത് ഇന്നും മറക്കല്ലേ, സകല ജാതികൾക്കും. നിങ്ങൾ ആരായാലും, നിങ്ങൾ ആരായാലും യേശുവിലൂടെ മാത്രമേ രക്ഷ. സ്തോത്രം. യേശു ആരുടെയും കൂത്തയല്ല, ദൈവം ഒരുക്കുന്ന ഈ വായു എല്ലാവരുടെയും അവകാശമായിരിക്കുന്നത് പോലെ യേശുവിലൂടെ രക്ഷ. ഒരു കാര്യം, വായു നീ വലിക്കുന്നില്ലെന്ന് വെച്ചാൽ നിനക്കൊരു പ്രയോജനവും. നിവിശ്വാസം ഒരാളൊന്ന് സംശയിക്കാൻ നിൽക്കണം, ഇതേ ഇവിടെയൊക്കെ ഈ വായുനകത്തൊക്കെ വിഷം കാണുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ പോകുന്നിടത്ത് എല്ലാ ഗുണം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ്. ഇതാ വിശ്വസിക്കാനോ മനസ്സിലായില്ല, ഇതൊന്ന് ഉൾക്കൊള്ളാൻ ഇവന് മനസ്സില്ലാതെ പോയാൽ ഇവന് ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്ന വായി കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു പ്രയോജനം ഇവൻ വരുണ്ടാത്ത ഒന്ന് നടക്കുക എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം. പ്രിയപ്പെട്ടവര്, വിശ്വസിച്ച് ഹൃദയപൂർവ്വം അംഗീകരിച്ച് സമർപ്പിക്കപ്പെട്ടുള്ളതാണ്. ഇറ്റ്സ് ആസ് ഫ്രീ ആസ് എ എയർ, ആസ് യൂണിവേഴ്സലി അവൈലബിൾ ആസ് ദ എയർ. സ്തോത്രം. ആസ് മച്ച് ദ പ്രോപ്പർട്ടി ഓഫ് എനിബഡി, ആസ് മച്ച് ഈസ് ദ എയർ. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ, ഈ വായു എല്ലാവരുടെ അവകാശമായിരിക്കുന്ന പോലെ യേശുവിലെ വിശ്വാസമുള്ള രക്ഷ എല്ലാവരുടെ അവകാശം. സ്തോത്രം. മുമ്പോട്ട് പോയിക്കോട്ടെ. എന്നാൽ അടുത്ത വിഷയത്തിലേക്ക് കടക്കുക. എന്നാൽ അവർ വിളിച്ച വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിളിച്ചപേക്ഷിക്കുമെന്നാണ് രക്ഷിക്കപ്പെടുന്നത്, പക്ഷെ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ? രാത്രി പോയി പോകുന്ന വഴിക്ക് ഒരു 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 അവസ്ഥത്തിൽ പെട്ടു, അല്ലെങ്കിൽ വണ്ടിയിലെ പെട്രോൾ തീർന്നു പോയി. ഇങ്ങനെ പെട്രോൾ തീർന്നു പോയി വിളിച്ച് നിൽക്കുമ്പോൾ വേറൊരാള്, വേറെ രണ്ട് ചെറുപ്പക്കാര് ബൈക്കേ വരുന്നു. പെട്ടെന്ന് കണ്ടു നമ്മുടെ വണ്ടി സൈഡിലോട്ട് മാറ്റി നിർത്തിയിരിക്കുക. അവനെ വിളിച്ച് ഒരു സഹായം അപേക്ഷിക്കണമെങ്കിൽ ഇവന്മാര് കള്ളന്മാരല്ലെന്നുള്ളത് ബോധ്യം വരണ്ടേ? വേണ്ടേ? ഈ വരുന്നവന്മാര് കള്ളന്മാരാണെന്ന് മനസ്സിലായാൽ പിന്നെ വിളിക്കുമോ? വിശ്വസിക്കാത്തവനെ എങ്ങനെയാ വിളിച്ചപേക്ഷിക്കുന്നു? കണ്ടേ, അതാ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നില്ലാതെ എങ്ങനെ കേൾക്കും? ആര് വായിക്കാതെ എങ്ങനെ പ്രസംഗിക്കും? കണ്ടോ സ്തോത്രം. നാല് ചോദ്യങ്ങളാ. ക്രിസ്തു എല്ലാവർക്കും കർത്താവാണ്. അവനിൽ യവനൻ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നതിനാൽ യഹൂദന് ഒരു കുറവും വരുന്നില്ല. എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാണ്. 13 വാക്യമാണ്, സോറി 13:14. യോവൽ 2:32 ഭാഗം പറഞ്ഞല്ലോ. അവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാനുണ്ട്. പെന്തക്കോസ്ത് ദിവസം പത്രോസ് ഇത് ഉദ്ധരിച്ച കാര്യം നമ്മൾ കണ്ടു. പക്ഷെ അവിടെ പഴയ നിയമത്തിലെ യഹോവ എന്ന യോവൽ പറഞ്ഞിരിക്കുന്നതിന് പകരം കർത്താവ് എന്നാ പത്രോസ് പറഞ്ഞു. മനസ്സിലായില്ലേ? കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നത് എവരും രക്ഷിക്കപ്പെടും. പ്രവർത്തി 2:21 നോക്കിയോ അങ്ങനെ. അപ്പം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവ, യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എവരും, ഇവിടെ വന്നപ്പോ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എവരും. അപ്പൊ അവിടെ യഹോവ എന്നുള്ളത് ഇവിടെ ആരായി? കർത്താവായി. ഒരു കാര്യം മറക്കരുത്, പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ നമ്മുടെ കർത്താവ്. മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കട്ടെ. പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവ്. സ്തോത്രം. നോക്കണേ 14-15 വാക്യങ്ങൾ സുവിശേഷീകരണത്തിലെ ആവശ്യകതയും പ്രാധാന്യവുമാണ് ഈ വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത്. ഈ രണ്ട് വാക്യങ്ങളിൽ 4 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 13 വാക്യത്തിൽ വിളിച്ചപേക്ഷിക്കണമെന്ന് പറഞ്ഞു, പക്ഷെ അത് സാധിക്കണമെങ്കിൽ സുവിശേഷീകരണം വേണം. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ സുവിശേഷകന്റെ പങ്കാണ് ഇവിടെ പ്രധാനം. ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ സുവിശേഷകൻ ഒരു പങ്കുണ്ട്. നിങ്ങൾ കൂട്ടത്തിൽ ഒരു ചെറിയ കാര്യം കൂടെ പറയാം. യോഹന്നാന്റെ സുവിശേഷം 20:23 വാക്യം വായിച്ചാൽ, ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ അവരുടെ പാപങ്ങൾ നിൽക്കുമെന്നും, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും എന്നും അവിടെ എഴുതിയിരിക്കുന്നു. അപ്പൊ പാപം നിർത്താനും മോചിക്കാനും നമുക്ക് അധികാരമില്ലേ? അങ്ങനല്ലേ 20:21 കണ്ടു? അങ്ങനെ കേട്ടോ, പാപങ്ങൾ മോചിക്കുക നൃത്തം ചെയ്യാൻ മനുഷ്യന് അധികാരമുണ്ട്, ശിഷ്യന്മാർക്ക് അധികാരമുണ്ടെന്നുള്ള പോലാണ് പറയുന്നത്. പക്ഷെ ഈ ശിഷ്യന്മാരാരെങ്കിലും ആരുടെയെങ്കിലും പാപം മോചിച്ചോ? അവരാരും ആരുടെയും പാപം മോചിച്ചില്ല. സ്തോത്രം. കാരണം അവർക്ക് നന്നായി അറിയാമായിരുന്നു അവർക്ക് നേരിട്ട് മോചിക്കാനല്ല. സ്തോത്രം. പ്രവർത്തന പുസ്തകം 8 അതിന്റെ 22 വാക്യം വായിക്കുമ്പോൾ നമ്മള് നമുക്കറിയാം, പത്രോസ് സോറി സ്തോത്രം. സീമോന് അപ്പസ്തോലന്മാരെ കൈവച്ചപ്പോ പരിശുദ്ധാത്മാവ് കിട്ടി. അപ്പം കാര്യം കൊണ്ടുവന്നില്ലേ, ഞാനും കൈവച്ചാൽ ഈ പരിശുദ്ധാത്മാവ് കിട്ടത്തക്കുള്ള ഈ വര എനിക്കും കൂടെ തന്നേക്കണം. പത്രോസ് പറയുക, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാവെന്ന് നീ വിചാരിക്കാൻ നിന്റെ പണം നിന്നോടുകൂടി നശിച്ചു പോകട്ടെ. ഒരു കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചു, പക്ഷെ നിന്റെ ഹൃദയത്തിന് ഒരു ഗുണം ക്ഷമിച്ചു കിട്ടുവാനി. അപ്പോ
പാപം മോചിക്കാൻ പത്ത് ദിവസം അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ. നിന്നോട് ഇപ്പൊ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇനി ദൈവത്തോടപേക്ഷിക്കും. അപ്പൊ അപ്പോസ്തലന്മാർ ആരും നേരിട്ടൊന്നും പാപം ക്ഷമിച്ചു കൊടുത്തില്ല. പിന്നെന്തോ ആ പറയുന്നതിന്റെ അർത്ഥം കേട്ടേ, ആരുടെ പാപങ്ങളെ നിങ്ങൾ ക്ഷമിക്കുമാറാക്കുന്നുവോ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കും. ആരുടെ പാപങ്ങൾ നിങ്ങൾ നിൽക്കുമാറാക്കുന്നുവോ അവരുടെ പാപങ്ങൾ നിലനിൽക്കും. നമ്മൾ നേരെ ക്ഷമിക്കുകയോ നേരെ നിർത്തുകയോ അല്ല, പിന്നെ ക്ഷമിക്കുമാറാക്കുകയും നിൽക്കുമാറാക്കുകയും. മനസ്സിലായോ? ബിക്കോസ് ദ സിൻസ് ഓഫ് അതേസ് ടു ബി ഫോർഗിവൻ ബൈ ലീഡിംഗ് ദം ടു ദ ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാനേ വഴിയില് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന, കൈ ഒടിഞ്ഞു കിടക്കുന്ന, മൾട്ടിപ്പിൾ ഫ്രാക്ചറായി കിടക്കുന്ന ഒരാളിനെ ഞാൻ അയാളുടെ കൈ സുഖപ്പെടുത്തി എന്ന് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറയാം. എനിക്ക് എങ്ങനെയാണെന്നറിയോ? ഞാൻ അയാളെ പൊക്കിയെടുത്ത് ഒരു എക്സ്പേർട്ട് ഓർത്തോപീഡീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി. ഐ വാസ് സച്ച് ആൻ എക്സ്പേർട്ട് ദാറ്റ് ആള് പറഞ്ഞു ഇപ്പം വന്നത് നന്നായി, സെപ്റ്റിക്കായില്ല, ഗാംഗ്രീൻ ആയില്ല, ഒന്നും ആയില്ല, വേഗം എന്റെ ചികിത്സ എല്ലാം കിട്ടി. ഞാൻ റഷ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട്, എന്റെ അത്യാവശ്യ കാര്യങ്ങൾ നിർത്തിയേ ഞാൻ റഷ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് സുഖമായി കഴിയുമ്പോൾ ആയിരിക്കും വേണമെങ്കിൽ പറയാം, അയ്യോ ഈ ബ്രദറായ എന്റെ കൈ സുഖമാക്കി. ഞാനാന്നോ സുഖമാക്കിയത്? സുഖമാക്കാൻ അറിവുള്ളവന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി. അപ്പൊ ഞാൻ സുഖമാകുമാറാക്കി. ഞാൻ സുഖമാക്കിയില്ല, സുഖമാകുമാറാക്കി. അതാ പാപം മോചിക്കുമാറാക്കാം, നിൽക്കുമാറുമാക്കാം. അതാണ് അന്യായം. മനസ്സിലായില്ലേ? സുവിശേഷം പറയാതെ അവൻ ഇനിയും എന്നടുത്ത് ചൂടാകുമല്ലോ ചെയ്തെങ്കിൽ എന്ന് കരുതി. മനസ്സിലായില്ലേ? നിങ്ങൾ സുവിശേഷം പറയാതിരുന്നാൽ അവരുടെ രക്തം ദൈവം നമ്മളോട് ചോദിക്കും. മറക്കരുത്, സുവിശേഷകന് ദൈവിക പദ്ധതി നടപ്പാക്കുന്ന ഒരു പങ്ക് ഉണ്ട്. ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടുന്നതിൽ നമുക്കൊരു പങ്ക് ദൈവം തന്നിരിക്കുക. ഓ വാട്സ് അവർ സെയിൻ ഇൻ ദ പ്രോഗ്രാം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ നമുക്കൊരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. മനസ്സിലായില്ലെന്ന് തോന്നുന്നു. യു ഹാവ് എ ഷെയർ ഇൻ ദ ഡിവൈൻ പ്ലാൻ. ദൈവത്തിന്റെ വലിയ കാര്യം വരുമ്പോൾ നമുക്കൊരു പങ്കുണ്ട്. അടച്ച് മുമ്പോട്ട് പോട്ടെ. സ്തോത്രം. അപ്പൊ സുവിശേഷകന്റെ പങ്ക് നമുക്കിവിടെ കാണാൻ കഴിയും. നാല് ചോദ്യങ്ങൾ പറഞ്ഞല്ലോ, ഈ നാല് ചോദ്യങ്ങളും വിശേഷപ്പെട്ട ചോദ്യങ്ങളാണ്. ഇത് നാല് പ്രസ്താവനയായിട്ട് വേണമെങ്കിൽ പറയാം. വിളിച്ചപേക്ഷിക്കണേ വിശ്വസിക്കണം, വിശ്വസിക്കണമെങ്കിൽ അവർ കേൾക്കണം, കേൾക്കണേയാലും പ്രസംഗിക്കണം, പ്രസംഗിക്കണേയാലും അയക്കണം. അങ്ങനെ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് പറഞ്ഞാൽ അതിനൊരു ഫോഴ്സ് പോരാ. മനസ്സിലായില്ലേ? അതിന് ഫോഴ്സ് പോരാ. അതാ നോക്കണേ, ആ വാക്കുകൾ കേട്ടില്ല, എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, അതിനകത്ത് ഒരു ഭാഗം മാത്രം ഇച്ചിരി വിശദീകരണം അർഹിക്കുന്നു. ആരും അയക്കാതെ എങ്ങനെ, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുന്നു പറഞ്ഞാൽ ഞാൻ പോയി പറയാറില്ല, എന്നെ പറഞ്ഞുവിടാൻ ആരും എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞുവിടുന്ന ആരാന്നറിയാമോ? ദൈവം. ഫണ്ട് റേസിംഗിന് വേണ്ടി സുവിശേഷ സംഘടനകളൊക്കെ ഈ വാക്യം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾക്ക് തന്നെ പോകാൻ മേലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അയക്കെന്ന് പറയും. പക്ഷെ നമ്മൾ പൗലോസ് അർത്ഥമാക്കുന്ന അതായിരുന്നോ എന്ന് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നല്ലതായിരിക്കുമല്ലോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഈ പ്രസംഗിക്കാന്നുള്ളതിന് ക്രീസോ, ക്രീസോ എന്ന് പറഞ്ഞാൽ പ്രഖ്യാപിക്കുക എന്നാണ്, വിളിച്ചു പറയാം. അതായത് രാജവിളംബരം, അതാണ് ക്രീസോ പ്രഖ്യാപനം. പണ്ടൊക്കെ ഓർക്കുന്നുണ്ടോ, രാജ ഉദ്യോഗസ്ഥന്മാർ വന്ന് കവലയിൽ നിന്ന് അവിടുത്തെ പബ്ലിക് കോളം, മിക്കവാറുമുള്ള ചന്ത സ്ഥലത്ത് ഒരു പബ്ലിക് കോളം കെട്ടിയിട്ടു, അതിന്റെ മുകളിൽ തെറിയുന്ന ചുണ്ട കെട്ടി പോരുന്ന വഴിക്ക് ചെണ്ട കടിച്ചോണ്ട് ചൂണ്ടുപോകും. അപ്പൊ ആളുകളെല്ലാം പുറകെ ഓടിപ്പോവും. എന്താ രാജവിളംബരം? പോന്ന് കുറേ വരുമ്പോഴേ ചെണ്ട അടിച്ചുകൊണ്ട് അവിടെ ചെന്നിട്ട് അതിന് മുകളിലോട്ട് കയറിയെന്ന് പെരുമ്പുറം മുഴക്കി വെച്ച് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതുപോലെ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട്
ഈ നാട്ടിലുള്ള എല്ലാവർക്കും കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുന്നു എന്നെല്ലാം പറയുകയാണെങ്കിൽ അയ്യോ എന്തൊരാർപ്പായിരിക്കും. മനസ്സിലായില്ലേ? ആ നടത്തുന്ന ആ വലിയ വിളംബരത്തിന് പറയുന്ന പേരാണ് ഖരീസ. അതും നമ്മൾ പറയണം. നിങ്ങൾ നോർത്ത് നോക്കി, രാജാ ഉദ്യോഗസ്ഥനെ അയച്ചു. അവനെ പതുക്കെ വന്ന് ചിന്തയും കൊട്ടുന്നില്ല, നാട്ടാരെ വിളിച്ചു കൂട്ടുന്നില്ല, ഈ വിളംബരം ഒന്നും പ്രഖ്യാപിക്കുന്നൊന്നുമില്ല. അവനവിടെ വന്നൊരു കലാപരിപാടി കഴിച്ചേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സൂചന ദൈവങ്ങൾ കലാപരിപാടി ആക്കുന്നത് ഗതികേട് മനസ്സിലായോ? ശിക്ഷയുണ്ട്. സന്ദേശം വ്യക്തമാക്കി വിളിച്ചു പറയുന്നു, മഹാരാജാവ് കരമൊഴിവ് കൽപ്പിച്ചു കൊടുത്തു, അവിടെ വിളംബരം, അവിടെ ഉത്തരവ് പുറപ്പെടുവിച്ചു. അത് അറിയിക്കാനുള്ള ആളെ പറഞ്ഞു വിട്ടിരിക്കുക. അവൻ ഉഴപ്പ, അവൻ വണ്ണ വരിക്കേണ്ട കളുകടയിൽ കയറി, അല്ലെ ആൽത്തറയിൽ കയറി മലന്ന് കിടന്നുറങ്ങുക. അവന് പല ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ടായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ അതൊന്നും വിടപ്പോവുകയല്ലെന്ന് മറന്നു പോകല്ലേ. സ്തോത്രം. അതെ, ഐക്യം എന്നുള്ളതിന് ഇച്ചിരി കാര്യം കൂടെ പറയാം. അപ്പോസ്റ്റലോ, അപ്പോസ്റ്റലോ എന്ന പദമാണ് മൂലകൃതിയിൽ. അപ്പോസ്റ്റലോ അറിയാമല്ലോ, അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടവനെന്ന. അപ്പോസ്റ്റലോ ഐക്യ, ഇത് താൻ ഐക്യപ്പെട്ടവനാണെന്ന പൗലോസിന്റെ ബോധ്യമായിരിക്കാം ഈ വാക്കിന്റെ പിന്നിലുള്ളത്. നമുക്ക് പൗലോസിനെ തന്നെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തോലനാണ് പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതേസമയത്ത് 2 കൊരിന്ത്യർ 8:23 കർത്താവ് അയച്ചവനാണെന്ന് പൗലോസ് പറയുമ്പോൾ, 2 കൊരിന്ത്യർ 8:23 സഭയുടെ ദൂതൻ എന്ന മലയാളത്തിൽ തർജ്ജമ, എന്ന മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സഭയുടെ അപ്പല്ലോസ് എന്ന, സഭയുടെ അപ്പസ്തോലൻ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുവനെ അയക്കുന്നത് പോലെ സഭയും ഒരുവനെ അയക്കാം എന്ന് പറഞ്ഞാൽ ദൈവം അയച്ചിട്ട്. പ്രവൃത്ത ദിവസം 13 അതിന് 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നല്ല ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. പ്രവൃത്ത പുസ്തകം 13 അതിന്റെ 2-3 വാക്യങ്ങൾ വേഗം ഒന്ന് വായിച്ചേ. പരിശുദ്ധൻ പറയുക, ഞാൻ പൗലോസിനും ബർന്നബാസിനും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ വേർതിരിപ്പി വായിച്ചോ. ആ വായിച്ചോ. അവരെ പറഞ്ഞയച്ചിട്ട് കണ്ടോ? അപ്പോ കർത്താവ് പറഞ്ഞിട്ട് പൗലോസിനും ബർന്നബാസിനും ഞാൻ വിളിച്ചിരിക്കുന്ന വിലയ്ക്ക് അവരെ വേർതിരിക്കാൻ പറഞ്ഞു. അത് സഭയോട് പറയാ. സഭ എന്തോ ചെയ്തു? അവരെ ഉപസിച്ച് പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ചു, അവരെ വേർതിരിച്ചു, അവരെ പറഞ്ഞയച്ചു. അത് കഴിഞ്ഞ് താഴെ പറയുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞു. സഭ പറഞ്ഞയച്ചു, പിന്നെ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു. അപ്പൊ ദൈവത്തിന്റെ അപ്പല്ലോസ്, സോറി അപ്പോസ്തലോസ് സഭയുടെയും അപ്പോസ്തലോസ് ആണ്, സഭയാലും അയക്കപ്പെടുന്നവനാണ്. സ്തോത്രം. സുവിശേഷ വിലയ്ക്ക് വേണ്ടി സ്തോത്രം. സമർപ്പിച്ച് പോകാനായി ഏൽപ്പിക്കപ്പെടുന്ന ഒരു സഹോദരനെ സ്തോത്രം. അവനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ദൈവസഭയ്ക്കുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ് അവിടെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. സഭയുടെ അപ്പസ്തലൻ, സഭയുടെ ദൂതൻ, സഭയുടെ ദൂതനായിട്ട് പോവുകയാണ്. ദൈവത്തിന്റെ ദൂതനാണ്, സഭയുടെ ദൂതനായിട്ട് പോവുകയാണ്. സ്തോത്രം. അവിടെ കൈവച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച അവിടെ മേൽ ഓർഡിനേഷൻ. ഈ ഓർഡിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രാർത്ഥിച്ച് ഈ ഓർഡിനേഷൻ ചെയ്തുകൊണ്ട് നടത്തുമ്പോൾ ഇവന്റെ മേലെ ഏതാണ്ട് ഒരു സിദ്ധി പകർന്നു കൊടുക്കുന്നു എന്ന ചിന്ത നമുക്കുണ്ടാകരുത്. അല്ല, പിന്നെ എന്തോ ഈ ഓർഡിനേഷൻ എന്ന് പറഞ്ഞ ദൈവം വിളിച്ചു, അത് സഭ അംഗീകരിക്കുന്നു. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ സഭ അംഗീകരിക്കുന്നതിന്റെ അടയാളമാണ് ഓർഡിനേഷൻ. മനസ്സിലാവുന്ന വിശ്വസിക്കട്ടെ. അതുകൊണ്ട് സഭ ദൈവം വിളിക്കാതെ ഓർഡൈൻ ചെയ്തുകൊണ്ടൊന്നും ഒരു പ്രയോജനവും. അവൻ സംഘടനയുടെ കസേരക്കാരാ. പക്ഷേ സഭയുടെ ശുശ്രൂഷകനായിരിക്കില്ല. ഇത് രണ്ടും രണ്ടാ, സഭ വേറെ സംഘടന വേറെ. സ്തോത്രം. രണ്ടും ഉണ്ട്, രണ്ടും വേണം. ഞങ്ങളുടെ പോകുന്നില്ല. സ്തോത്രം. എന്റെ കൈവപ്പിനാൽ അത് ദൈവം കൊടുത്ത ഇവിടെ കണ്ടില്ലേ, പരിശുദ്ധാത്മാവ് സഭയോട് പറഞ്ഞത് ഭരണമാസനെയും കൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന അവരെ വേണ്ടി അവരെ വേർതിരിക്കാൻ പറഞ്ഞു. വേർതിരിക്കാൻ പറഞ്ഞപ്പോൾ സഭ എന്തോ ചെയ്തു? കൈവച്ചു. കൈവച്ചപ്പോൾ സ്തോത്രം, പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്നാ പറയുന്നത്. അപ്പോ പത്രോസ് പൗലോസ് ചെയ്യാ പറയുകയാണ്,
എന്റെ കൈവപ്പിനാൽ നിന്നിൽ ഉള്ള കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചു. അപ്പൊ പത്രോസ് പൗലോസിനെ കൈകൊണ്ട് കൈ വെച്ചത് കൊണ്ടൊന്നല്ല, പൗലോസിന് ദൈവാത്മാവ് കൊടുത്ത നിയോഗപ്രകാരം ഇവനെ വേർതിരിച്ച് പ്രാർത്ഥിച്ചു നേരം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു വാക്യത്തിൽ അതിന്റെ സന്ദർഭത്തിൽ നിന്ന് പറിച്ചു മാറ്റരുത്. വേദപുസ്തകത്തിന്റെ മുഴുവൻ മുഴുവൻ അർത്ഥത്തിലും വേണം എടുക്കാൻ. ഒരു വാക്യവും ഒരു സന്ദർഭത്തിൽ പറിച്ചു മാറ്റി നമ്മുടെ മനസ്സിൽ ഇരിക്കും, നമ്മൾ അതിനകത്ത് തുടങ്ങിയിട്ട് ആരും കൈവച്ചോണ്ട് ആരെങ്കിലും കൈവച്ചോണ്ട് വല്ലതും ഒന്ന് കിട്ടുമോ നമുക്കറിയാമല്ലോ. അപ്പൊ സ്വലമാരിയും കൈവച്ച് വെച്ച് വെച്ച് പറഞ്ഞ് ഒരു പെട്ടെന്ന് ഒരു പോപ്പ് ചത്തുപോയി. ചത്തുപോയപ്പോഴും അടുത്ത പോപ്പിന്റെ കൈവെക്കുന്നതിന് വെക്കാൻ അപ്പൊ ചത്ത ശവത്തിന്റെ കൈ എടുത്ത് ഉച്ചി വെച്ച് വെച്ച് കൈവപ്പാണെന്ന് പറഞ്ഞു. ഇത് തന്നെ ഇന്നും കാണിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതെ, ആ ആശയം ബന്ധപ്പെട്ടും കേറണമെന്നാ എനിക്ക് തോന്നുന്നത്. ദൈവം കൊടുത്ത ശുശ്രൂഷയെ സഭ അംഗീകരിക്കുന്നതാണ് തോന്നുന്നത്. ബിക്കോസ് ദി ചർച്ച് ഹാസ് എ ഷെയർ ഇൻ ദ മിനിസ്ട്രി ഓഫ് പ്രയർ. അതാണത്. മാത്രമല്ല കൈവച്ച് വേർതിരിക്കുന്ന സഹോദരനെ സപ്പോർട്ട് ചെയ്യാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. കൈ വെച്ച് തോന്നിയില്ല കിട്ടിക്കാൻ താളെ അയച്ചു വിടുന്ന പോലെ, പിന്നെ ഇവൻ എന്തും കാണിക്കാമെന്നുള്ള പോലെ, ഞാൻ ഓർഡൈൻഡ് ആണെന്ന് പറഞ്ഞിട്ട് വന്ന് എന്തും കാണിക്കുകയല്ല, അവൻ എന്നെ കാണിക്കുന്നുള്ളത് കൈ വെച്ച് അവൻ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആട്ടെ, മുമ്പോട്ട് പോട്ടെ. അപ്പോൾ അപ്പോസ്തലോസ് അപ്പോസ്തലോസ് സ്തോത്രം മുമ്പോട്ട് പോകുന്നു. സഭയുടെ അപ്പോസ്തലൻ, അത് ഞാൻ പറഞ്ഞല്ലോ. സഭയെ അയക്കുന്ന മിഷണറിമാർ ഉണ്ട്. ഇനി ഓർഡിനേഷൻ പറഞ്ഞ എന്താണെന്നുള്ളത് ഞാൻ ആ കൂട്ടത്തിൽ സൂചിപ്പിച്ചു. ഇനി അടുത്ത ഭാഗം, നന്മ സുവിശേഷിക്കുന്നതിന്റെ കാൽ എത്ര. യെശയ്യാവ് 32:7 നമ്മൾ വായിക്കുന്നുണ്ട് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, നന്മ സുവിശേഷിക്കേണ്ട കാലം എന്ന് പറഞ്ഞാൽ നടപ്പെന്ന്. കാലം എന്ന് പറഞ്ഞ അർത്ഥം മനോഹരമായിരിക്കും. സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷത്തിന് അപമാനം ഉണ്ടാക്കരുത്, അങ്ങനെയുള്ള ഒരു മിണ്ടരുത്. സുവിശേഷത്തിന് യോഗ്യമായതിലെ ജീവിക്കാൻ മേലെന്നുണ്ടേ. മനസ്സിലാവുന്നുണ്ടേ? അപ്പൊ സുവിശേഷം പറയാൻ പോരും. ജീവിതവും ഉപദേശവും ഒരുപോലെ പോകണം. ഇന്ന് പല അനുസരിക്കാൻ വളരെ താല്പര്യമുണ്ട്, ദൈവത്തെ കുറിച്ച് ബോധ്യമുണ്ട്, പക്ഷേ അവരുടെ മുമ്പിൽ തടങ്കൽ പാറയായി കിടക്കുന്ന സ്തോത്രം സുവിശേഷകന്മാർ വിശ്വാസികൾ, ദൈവം ഇതിന് പരിഹാരം വരുത്തട്ടെ എന്നല്ലാതെ എന്തു പറയുന്നു. ഒരു കാര്യം കൂടെ ചെയ്യാം, ഇരുട്ടിനെ പഴിക്കുകയല്ലോ, ഒരു കൈത്തിരി കത്തിച്ചേര്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകുകയല്ലെന്നും ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് ഗലാത്യരിൽ 2:5 പോലീസ് പറയുന്നു, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കേണ്ടതിന് ഒരു നാഴിക പോലും ഞങ്ങൾ അവർക്ക് വിട്ടുകൊടുത്തില്ല. സുവിശേഷത്തിന്റെ സത്യത്തിന് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ പറയുന്നവന് ഒരു നിലനിൽപ്പുണ്ടാകണം. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോടുകൂടെ നിലനിൽക്കുക. സ്തോത്രം. സുവിശേഷം പറയുന്നവനെ, സുവിശേഷത്തിന്റെ വിശ്വാസ്യത നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മറക്കരുത്. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട് ഇംഗ്ലീഷിൽ, യുവർ ടോക്ക് ടോക്സ് ആൻഡ് യുവർ വാക്ക് ടോക്സ്. യുവർ വാക്ക് ടോക്സ് ലൗഡർ ദാൻ യുവർ ടോക്ക് ടോക്സ്. നിങ്ങളുടെ നാക്ക് സംസാരിക്കുന്നു, നിങ്ങളുടെ നടപ്പ് സംസാരിക്കുന്നു. നിങ്ങളുടെ നടപ്പിന്റെ ശബ്ദം നാക്കിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ കേൾക്കുന്നു. യുവർ വാക്ക് ടോക്സ് Louder than your talk. നീ ആരായിരിക്കുന്നു എന്നുള്ളത് വലിയ ശബ്ദത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല. അങ്ങനെ വരരുതേ. സ്തോത്രം. നിങ്ങൾ സുവിശേഷം പറഞ്ഞില്ലേ വേണ്ടിയല്ല. സുവിശേഷത്തിന് അപമാനം വരുത്തരുത്. സ്തോത്രം. അറിയാമല്ലോ, എല്ലാവരും പറയും യേശുവിനെ നോക്കിയാൽ മതിയെന്ന്. പക്ഷെ ജനത്തിന് കാണുന്ന മനസ്സിനെയും കൂടെയാ. എബ്രായർ 12 രണ്ട് പറയുന്ന പോലെ പ്രധാനമാണ്. സ്തോത്ര ദിവസം 3 അപ്പോസ്തലന്മാർ പറഞ്ഞതും ഞങ്ങളെ നോക്ക് പറയാൻ ഒത്തിരി പേരെ കാണും, പക്ഷേ ബ്രദറെ നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ, എന്നെ ഒന്ന് നോക്ക്. നിനക്ക് വല്ലതും പറയാനുണ്ടോ?
എന്ന് ചോദിക്കാനുള്ള തന്റെ പ്രാഗൽഭ്യം ഓരോ ദൈവത്തിലും ഉണ്ടാകട്ടെ. നന്ന സുവിശേഷിക്കേണ്ട കാൽ മനോഹരം, ലോകത് പറയട്ടെ ഒരു സുവിശേഷകൻ ഉപദേശിക്കുന്നൊക്കെ പറഞ്ഞാൽ ഓ ഹീസ് എ എക്സംപ്ലറി ക്യാരക്ടർ സ്തോത്രം എന്ന് പറയട്ടെ സ്തോത്രം. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവേ ഞങ്ങൾ കേൾപ്പിച്ചതാ ഇതൊക്കെയാണേലും എല്ലാവരും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല. ഇംഗ്ലീഷിലെ ഇസ്രായേൽ എല്ലാവരും വിശ്വസിച്ചിട്ടില്ല എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പക്ഷെ മൂലകൃതിയിൽ ആ വാക്കില്ല കേട്ടോ സ്തോത്രം. എല്ലാവരും ഒന്ന് തന്നെ ഇവിടെ പൗലോസ് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തിയ എങ്കിലും എല്ലാവരും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചതാർ യെശയ്യാവിന്റെ പുസ്തകം 53:1 വാക്യമാണ് നമുക്കറിയാമല്ലോ എന്ത് യെശയ്യാവ് പറയുന്നുവല്ലോ. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അവിടെ മറക്കല്ലേ വിശ്വാസം അത്ഭുതങ്ങളാലും അത്ഭുതങ്ങൾ വീര്യപ്രവർത്തികളാലും ആയിരുന്നു എന്നായിരുന്നു ഒന്നുകൂടെ എളുപ്പമല്ല. അങ്ങനല്ല യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് കേൾവിയാൽ വരുന്ന വചനത്താൽ വരുന്ന. ഞാൻ നാട്ടിൽ പരസ്യം നടത്തുമ്പോൾ ഒരു കാവലിക്കുട്ടി വന്ന് അവിടെ മടന്തരെ മുഴുവൻ അങ്ങ് സൗഖ്യമാക്കിയായിരുന്നു. അയ്യോ ഈ യേശുവിനെയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അതല്ല വിശ്വാസനാണ്. ഞാൻ അങ്ങനെ എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്, എന്റെ പൊന്നു കർത്താവ് ഇതൊക്കെയാണ് എന്റെ എളുപ്പം. പക്ഷെ ദൈവത്തിന്റെ വഴി അതല്ല, ഗ്രഹിച്ച് ബോധ്യപ്പെട്ട് അനുസരിക്കുന്നു, അതാണ് ദൈവത്തിന്റെ വഴി. സ്തോത്രം. അയാൾ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു അധ്യായം നമുക്ക് തീർത്ത് നമുക്കൊരു ബ്രേക്ക് മതിയല്ലോ. വേഗം. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനഭൂതലത്തിന് എത്രത്തോളവും പരന്നു. 19 സങ്കീർത്തനം 4 വാക്യം ഉദ്ധരിച്ചിരിക്കുന്നു. ആരും കേട്ടില്ലെന്ന് പറയാനൊക്കെയല്ല, ഇസ്രായേൽ എന്ന് കേട്ടെന്ന് പറയാനൊക്കെയല്ല. എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടോ? കേട്ടു. കേട്ടിട്ട് ഗ്രഹിച്ചില്ലയോ? ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കും. അടുത്ത ചോദ്യം എന്ന് ഞാൻ ചോദിക്കുന്നു. ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും എന്നിട്ട് ഗ്രഹിച്ചില്ല എന്നുള്ളതിന് നേരെ ഒരു മറുപടി പറയുന്നില്ല. നേരെ ഒരു മറുപടി പറയാതെ ഇസ്രായേലിലെ ഹൃദയഘാടനെ അവതരിപ്പിക്കും. കണ്ട്, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1 മോശ പറയുന്നു. ആവർത്തന പുസ്തകം 32:21 വാക്യമാണ് അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. യെശയ്യാവോ എന്നെ അന്വേഷിക്കാത്തവരെന്നെ കണ്ടെത്തി, എന്നെ ചോദിക്കാത്തവർക്ക് എന്നെ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്ത് പറയുന്നതും വചനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവൻ പറയും. കേട്ടു? ഗ്രഹിച്ചില്ലയോ? ഗ്രഹിച്ചില്ല എന്ന് പറയാനൊക്കെയല്ല, എന്നിട്ട് തന്റെ ആശയത്തിന് പിൻബലമായി സാക്ഷികളായി ന്യായപ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്നും ഉദ്ധരിക്കുക. ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയും. ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയിൽ നിന്ന് പറഞ്ഞു. ഇതാ കണ്ടില്ലേ, ജനമല്ലാത്തവരെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എരിവ് വരുത്തും, മൂഢജാതിയെ കൊണ്ട് നിങ്ങൾക്ക് കോപം ജനിപ്പിക്കും എന്ന് 1 മോശ പറയുന്നത്. അതാ സത്യത്തിൽ സഭാചരിത്രത്തിലെ ആദ്യ ഘട്ടങ്ങളിൽ ഇസ്രായേലിന് വലിയ അരിശം വന്ന യഹൂദ ഇതര യാതൊന്നും അല്ല ഇടിച്ച് തുടങ്ങി. മൂഢജാതിയെ കൊണ്ട് ഇത് മോശയിലെ പറഞ്ഞിട്ടുണ്ടെന്ന്, ഇതൊന്നും നിങ്ങൾ അറിയാതിരിക്കുന്നൊന്നും അല്ല, ഈ ദൈവത്തിന്റെ നീതി തന്നെയാ, ദൈവത്തിന്റെ കാര്യപരിപാടി തന്നെയാ. അടുത്തത്, എന്നെ അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി. അത് മോശ ന്യായപ്രമാണത്തിൽ മാത്രമേ പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന്വേഷിക്കാത്ത ജാതികൾ എന്നെ കണ്ടെത്തും, എന്നെ ചോദിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായി എന്ന് ധൈര്യത്തോടെ പറയുന്നു. അപ്പൊ മോശയും പ്രവാചകന്മാർ, ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ സത്യത്തിന്റെ സാക്ഷ്യം പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചോ അനുസരിക്കാത്തതും മറുത്ത് പറയുന്ന വചനത്തിലേക്ക് ഞാൻ ഇടപെടാതെ കഴിഞ്ഞിട്ട് യെശയ്യാവിന്റെ പുസ്തകം 65:2 വാക്യം അവിടെ ഉദ്ധരിച്ചു എന്ന് അവൻ പറയും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ്രായേൽ എന്തുകൊണ്ടാ സംഭവിച്ചത്? കേട്ടു, ഗ്രഹിച്ചു, അനുസരിക്കാൻ മനസ്സില്ല. അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ സ്തോത്രം. 10 ഏതാണ്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 12:30 നമുക്കൊരു തീർച്ചയായിട്ടും സ്വാഭാവികമായി തന്നെ ഒരു ഡ്രസ്സിന് നമുക്ക് ആവശ്യമുണ്ട് എന്നെനിക്കറിയാം. ഞാൻ 1-2 വാക്കുകളിൽ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതാ നോക്കുക, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ചേർത്ത് ഉദ്ധരിച്ച് പഴയ നിയമ തിരുവെഴുത്തുകൾ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നിറവേറിയത്, ജാതികൾ വരുന്നത് നിറവേറിയത് ഇങ്ങനെ മാല പോലെ പറഞ്ഞു തന്നെ വാക്ക് സ്ഥാപിക്കുക. പഴയ നിയമം പുതിയവും തമ്മിലുള്ള ബന്ധം അവിടുകൊണ്ട് വ്യക്തമാക്കിയ ചെല്ലുകൊണ്ട് പഴയ നിയമം വേണ്ടെന്ന് പറയുന്നത് അല്ല, പഴയ നിയമം പുതിയ നമ്മൾ ബന്ധപ്പെട്ടവർ. സ്തോത്രം. ആ ബന്ധം ഇവിടെ വ്യക്തമാക്കുന്നു. സ്തോത്രം. നമുക്ക് ഒരല്പം റെസ്റ്റിന് ശേഷം തുടരാം. മാത്രമല്ല, ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്കൊരു വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഭാഗത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. 11-ാമത്തെ അധ്യായം കൂടെ നമുക്ക് തീർക്കാം എന്ന് ഞാൻ കർത്താവിൽ പ്രത്യാശിക്കുന്നു. സ്തോത്രം. അധികം സമയം വൈകാതെ ചെറു റെസ്റ്റിന് ശേഷം നമുക്ക് ഇത്രയും സമയം കർത്താവ് നമ്മെ നടത്തിയല്ലോ, ഒരു വാക്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ ഒന്ന് അവസാനിപ്പിക്കാം. ഒരു വാക്കിൽ
ഈ 17-ാം ദിവസത്തിന്റെ 2-ാം ഭാഗം ദൈവം നമ്മെ ജയകരമായി കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഈ 17-ാം ദിവസത്തിന്റെ 2-ാം ഭാഗം ദൈവം നമ്മെ ജയകരമായി കൊണ്ടുവന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. പറയുന്നൊക്കെ ക്രേസയിൽ ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ സന്തോഷമുണ്ട്. ന്യായമായി നിങ്ങൾക്ക് ആവശ്യമുള്ള വിശദീകരണങ്ങൾ ചോദിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഒരു ചെറിയ കാര്യം എന്റെ ശ്രദ്ധയിൽ പിടിച്ചിട്ടുണ്ട്, ചെറിയ വിശദീകരണം കൂടെ പറഞ്ഞു പോകാം. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12 മുതലുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്, വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലത്തിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന പ്രബോധന ഉപദേശം എന്നിവരിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവര ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പോലോ സ്ലീഹ തിമോത്തിയോസിന് കൊടുത്തിരിക്കുന്ന ഈ പ്രബോധനം അവിടെ ബാക്കി ഭാഗം ഒന്നും നമ്മൾ എടുക്കുകയല്ല, ആ ഒരു ഇച്ചിരിയും ഭാഗം നമ്മൾ എടുക്കുകയുള്ളൂ. പോലോ സ്ലീഹ തിമോത്തിയോസ് നിജപുത്രനായ തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുക, ഉപദേശിക്കുക, ഒരു പിതൃഹൃദയത്തോടെ അവനെ പ്രബോധിപ്പിക്കുക. നമ്മൾ ഉപദേശിക്കുമ്പോൾ പറയുക, നിന്റെ യൗവനമാരും വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മല വിശ്വാസങ്ങൾ മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന ഉപദേശം പ്രബോധനം എന്നിവയിൽ ഉച്ചരിക്കുക. സ്തോത്രം. അതിനുവേണ്ടി ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ ഒരുക്കുവാൻ ദൈവം അവന് കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷകളെല്ലാം അവന് ലഭിച്ചിരിക്കുന്ന കൃപാവരങ്ങളുടെ ജ്വലനമാണ്. സ്തോത്രം. കൃപാവരം എങ്ങനെയാ കിട്ടിയത്? മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ. നമ്മള് പ്രവർത്തന പുസ്തകം 13-ാം അധ്യായം ആ ഭാഗം നമ്മൾ വായിച്ചു. എന്താ അവിടെ കണ്ടത്? പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞു? പൗലോസിനെ ഭരണപാസനെ വേർതിരിക്കാൻ പറഞ്ഞു. ആത്മീയ വിഷയ സംബന്ധമായുള്ള പ്രബോധനം കൊടുക്കുന്നതാണ് പ്രവചനം. അപ്പോൾ പ്രവചനത്താൽ പൗലോസിനും ബർണബാസിനും ഒരു കൃപാവരം കിട്ടി. എന്താ കൃപാവരം? അർഹതയില്ലാത്തൊരു ദാനം കിട്ടി. എന്താ അർഹതയില്ലാത്ത ദാനം? മഹാരാജാവിന്റെ സ്പോക്സ്മാനായി പോകാൻ നിയോഗം കിട്ടി. സ്തോത്രം. നിസാര കാര്യമല്ല സുവിശേഷകനായി വേർതിരിക്കപ്പെടുന്നത്. അന്ത്യോക്കായാലും സഭയിൽ ആത്മീയ കൂട്ടായ്മയിൽ സന്തോഷിച്ച് അവിടെ ഇരിക്കാൻ സന്തോഷമാണ്. പക്ഷേ ഫീൽഡിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് നിയോഗിക്കപ്പെടുന്നത്, രാജാവിന്റെ പ്രതിനിധിയായി നിയോഗിക്കപ്പെടുന്നത് അതൊരു പദവിയാണ്, അതൊരു കൃപാവരമാണ്. ഈ പ്രിയ ഭവനത്തിൽ യൂണിവേഴ്സിറ്റിയുടെ ഡെപ്യൂട്ടേഷനിൽ വന്ന ഒരു ജൂനിയർ പ്രൊഫസർ ഓട്ടമ്പടി ഇവിടെ വന്ന് താമസിച്ചു. അതൊരു എന്താ അത്? അതൊരു പദവിയാ. ഒരു ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നത് എന്താ? ഒരു പദവിയാ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ സഭയിൽ തന്നെ ആത്മീയ ശുശ്രൂഷകൾ ഏർപ്പെട്ടിരുന്ന പൗലോസിനോടും ബർണബാസിനോടും പറയുക, അവരെ ഒരു ഡെപ്യൂട്ട് ചെയ്യുക, അപ്പോസ്തലോസ് പറഞ്ഞു വിടുക. അവർക്ക് അതൊരു കൃപാ വരമാണ്. സ്തോത്രം. അതെങ്ങനെയാ അവർ പറഞ്ഞയക്കുന്നത്? പ്രാർത്ഥിച്ച്, കൈവച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. അപ്പോൾ ദൈവം നിയോഗിച്ചു എന്നുള്ളത് പ്രവചനമായി അവരെ അറിയിച്ച് സഭ അത്
ഉൾക്കൊണ്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സഭ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കൃപാവരം കിട്ടിയത്? മൂപ്പന്മാർ കൈവച്ചത് കൊണ്ടാണോ? ദൈവം കൊടുത്തത്. ദൈവം കൊടുത്ത ആ പദവിയെ സഭ അംഗീകരിക്കുന്നു. വി ആർ വിത്ത് യു ബ്രദർ, വി സ്റ്റാൻഡ് വിത്ത് യു ഇൻ പ്രേയർ ആൻഡ് ഫെലോഷിപ്പ്. അതാണ് ആ കൈവപ്പ് കൊണ്ട് സാധിക്കുന്നത്. അതാണ് ഓർഡിനേഷൻ. ദൈവം കൊടുത്ത ശുശ്രൂഷയെ സഭ അംഗീകരിക്കുന്നതാണ്. സഭ കൂട്ടായ്മയുടെ വലം കൈ നീട്ടുന്നതാണ്. വി ആർ വിത്ത് യു എന്ന് പറയുന്നതാണ്. അതാണ് കൈവപ്പ്. മനസ്സിലായെന്ന് വിശ്വസിക്കട്ടെ. അല്ലാതെ കൈവച്ചതുകൊണ്ട് ആർക്കും ഒരു കൃപാവരമൊന്നും കിട്ടുകയില്ല. ഇനി അതോട് അനുബന്ധിച്ച് ചോദിച്ചു, മോശയുടെ ആത്മാവിൽ കുറച്ചെടുത്ത് മൂപ്പന്മാർക്ക് കൊടുത്തു, നിങ്ങൾ ആ ഭാഗം വായിച്ചാൽ. മോശയുടെ വാക്ക്, മോശ ദൈവം ദൈവമല്ലേ, ഞാൻ ചിലപ്പോൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ സന്തോഷിക്കാറ് അത്ഭുതപ്പെടാറുണ്ട്, അതേസമയം സന്തോഷിക്കാറുമുണ്ട്, കാരണം ദൈവം നമ്മളെ അറിയുന്നില്ലെന്ന്. ഈ ഇത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര മത്സരപ്പെട്ടി ഇങ്ങനെ പിടിച്ചെടുത്ത് നിൽക്കുക മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ മത്സരം കൂടുവേ ഇല്ലേ? ആഡിൽമാൻ ബ്രെയിൻ ഇസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ്. ഇതുങ്ങൾ താവളം അടിച്ച് കിടക്കുമ്പോ അവിടെ കിടന്നാ മതി, ഒന്നും ചെയ്യണ്ട, വിതയ്ക്കണ്ട, കൊയ്യണ്ട, കിണർ ഇത് ചാപ്പറി പെറിയ പോലും മണല് മാറ്റി വെച്ച് കോരി കുടിച്ചാ മതി, രാവിലെ ഞാൻ നുണ്ടിപ്പെറുക്കി എടുത്ത് ചുട്ട് തിന്നാ മതി, വീട് കെട്ടണം, ഇതൊന്നും വേണ്ട. മീതേ മേഘം വിളക്ക് കൊളുക്കണോ, എണ്ണ കുഴിക്കണോ, ഒന്നും വേണ്ട. ആ മേഘം ജ്വലിച്ച് പ്രകാശ് വെളിച്ചത്, ഒരസുഖവുമില്ല, തുണി പഴകുന്നില്ല, ചെരുപ്പ് തേയുന്നില്ല, കാല് വീങ്ങുന്നില്ല, രോഗിയെ ചൂടിക്കേണ്ട ഒന്നും, ഒരു ബലഹീനനും. ഇങ്ങനെ പോകുമ്പോ ഇഷ്ടംപോലെ സമയം. അപ്പൊ ഇവർ മത്സരിച്ചതിൽ അതിശയമൊന്നുമില്ല. കേക്കനെ ആരണ്ട് പറഞ്ഞു, ഈ എന്നോട് ഈ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നതാരോട് പറഞ്ഞു, ഈ അബുദാബിയിലെ ലോക്കൽ ടെലിഫോൺ ഫ്രീ ആയതാണ് ഇവിടുത്തെ സഭയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം. വിശ്വാസമുള്ള വീട്ടിൽ നിന്നുള്ള ഈ ഫ്രീ ലോക്കൽ ടെലിഫോൺ കട്ട് ചെയ്യാമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ അല്ലേ, അത് ഉപയോഗിക്കുക. പറയുമ്പോ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, വാക്കുകളുടെ വലുപ്പത്തിൽ പാവവും കയറും. കണ്ടോണേ, ഒരു കയ്പുള്ള വേര് മുളച്ചാലേ അനേകര് മലിനപ്പെടും എന്ന് പറഞ്ഞ പോലെ ഇവരങ്ങ് മത്സരി. ഈ മത്സരം സഹിച്ച് മോശ അങ്ങ് വിഷമിച്ചു. മോശ എന്റെ ദൈവമേ, ഒരമ്മ തന്റെ കുഞ്ഞിനെ മാർവിടത്തിൽ എടുത്തോണ്ട് നടക്കണ മാതിരി ഞാൻ ഇതുങ്ങളെ എടുത്തോണ്ട് നടക്കാൻ നീ എന്നോട് ആവശ്യപ്പെടാൻ തക്കോണം, ഞാൻ ഇതുങ്ങളെ എല്ലാം ഗർഭം ധരിച്ചോ, നീ എന്നെ ഞങ്ങൾ കൊന്നുകള, എന്റെ സങ്കടം എന്റെ അരിഷ്ടത ഞാൻ കാണാതിരിക്കും, നീ എന്നെ ഞാൻ കൊന്നുകള എന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി വായിച്ചിട്ടില്ലേ. അങ്ങനെ പറഞ്ഞപ്പോ ദൈവനോട് ശരി ഒരു കാര്യം ചെയ്യ, നീ തന്നെ വായിക്കണ്ട, 70 മൂപ്പന്മാരെ പിടിക്കാൻ പറ, അവരും ആലയത്തിലോട്ട് വരാൻ പറയാം. സമാന നിങ്കലുള്ള ആത്മാവിൽ കുറെ എടുത്ത് ഞാൻ അവരുടെ മേൽ പകരും, അവർ നിന്റെ കൂടെ ഈ ഉത്തരവാദിത്വം വഹിക്കട്ടെ. അപ്പോൾ ആത്മാവിനെ പകർന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശുശ്രൂഷയിൽ പങ്കാളിയാക്കി എന്നാണ്. ശുശ്രൂഷയിൽ പങ്കാളിയാക്കി. മിനിസ്ട്രി വാസ് ഡിവൈഡഡ്, ശുശ്രൂഷ സംഘിട്ടുകൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇവന്റെ മേലുള്ള പരിശുദ്ധാത്മാവ് ഇപ്പൊ പകുതിയേ ഉള്ളെന്നും, പരിശുദ്ധാത്മാവ് വ്യക്തിയല്ലേ, പരിശുദ്ധാത്മാവാരാ വ്യക്തിയ, അതിനെ മുറിച്ച് മാറ്റാൻ ഒക്കുവോ, മാറ്റാൻ ഒക്കുകയില്ല എന്നാണ്. ഉത്തരവാദിത്വങ്ങൾ പങ്കിട്ട് കൊടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ ആത്മാവിൽ കുറെ എടുത്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ജനത്തെ മുഴുവൻ നടത്താനുള്ള പ്രത്യേകമായ നിറവും നിയോഗവും അഭിഷേകവും നിനക്ക് ഞാൻ പകർന്ന, നിനക്കിപ്പോ അത് ഭാരമാണെന്ന് നീ പറയുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഇതിൽ കുറെ ശുശ്രൂഷ ഞാൻ മറ്റുള്ളവർക്ക്, അതനുസരിച്ച് അവരെ ഞാൻ പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കാൻ പോവുക. ആ നിറവ് നിന്റെ മേൽ കുറച്ച് മതിയല്ലോ നിനക്ക്,
അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ആത്മാവിനെ പറിച്ചു കൊടുത്തു പങ്കിട്ടു കൊടുത്തു എന്ന് നമ്മൾ തെറ്റായി ധരിക്കരുത്. ഈ സന്ദർഭത്തിലാണ് അത്, ഒരു വായോ ഒരു വാക്കും ഒരു സന്ദർഭത്തിൽ നിന്നും പറിച്ചു മാറ്റുന്നു. അപ്പോൾ ശുശ്രൂഷ ആത്മാവിനെ പറഞ്ഞു കൊടുത്തു പറഞ്ഞാൽ ശുശ്രൂഷയിൽ മറ്റുള്ളവരെയും കൂടി പങ്കാളികളാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് കൃപാവരങ്ങൾ പങ്കിട്ട് കൊടുത്തു എന്നതാണ്. അതെ, പതിനൊന്നാമധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. പതിനൊന്നാമധ്യായത്തിൽ പ്രിയപ്പെടുവരെ, പത്താമധ്യായം നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വേഗം പോകാവുന്ന ഭാഗങ്ങളാണ്. ഇനി പതിനൊന്നാമധ്യായം, ഇതിൽ ഇസ്രായേലിന്റെ ഭാവിയാണ് പറഞ്ഞിരിക്കുന്നത്. പത്താമത്തെ അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, ധാരാളമായിട്ട് പഴയ നിയമത്തിൽ വോട്ട് ചെയ്ത് ഇതെല്ലാം ഇന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം പ്രവചനത്തിലുള്ളതാണ്, പഴയ നിയമത്തിലുള്ളതാണ് എന്ന് സ്ഥാപിച്ചു. ഇനി 9-ഉം 10-ഉം പോലെ തന്നെ 11-ാം അധ്യായം വ്യക്തിപരമായൊരു ചോദ്യത്തോടെയാണ് തുടങ്ങുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞു, ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? മറുപടിയും പറയുന്നു, ഇല്ല, ഒരു നാളും ഇല്ല. തെളിവെന്താ? ഞാനും ഇസ്രായേലിനല്ല. മൂന്നിടത്തും വന്നുകൊണ്ട് 3 അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യം തന്റെ വ്യക്തിപരമായ പരാമർശം പറഞ്ഞേച്ച് തന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ തെളിയിക്കുക. 10-ാം അധ്യായത്തിൽ അങ്ങനെ ആയിരുന്നു, അവർ എരിവുള്ളവരാ, എന്റെ കാര്യം കണ്ടില്ല, ഞാന് പ്രാന്ത് പിടിച്ചു നടന്ന. അതുപോലെ എന്റെ അനുഭവം, ഞാൻ തള്ളിക്കളഞ്ഞില്ലെന്നേ, എന്റെ കാര്യം നോക്ക, ഞാൻ ഇസ്രായേലിനല്ലയോ, ഞാനിവിടെ വന്നത് എന്തുകൊണ്ടാ ദൈവം തള്ളിക്കളയാൻ? അതാ, ഞാനും ഇസ്രായേലിൻ അല്ലയോ? അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. കേട്ടെ, അപ്പോൾ കർത്താവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത് 2-ാം അഡ്രസ്സായിട്ട് ഭൗമിക നിലയെ നമുക്ക് പരിഗണിക്കാം, പക്ഷേ 2-ാം അഡ്രസ്സായിട്ടാണ്. സ്തോത്രം. അതിന് 1-ാം സ്ഥാനം കൊടുക്കാൻ പാടില്ല, 2-ാം അഡ്രസ്സായി നമുക്ക് ഭൗമിക നിലയെ നമുക്ക് പരിഗണിക്കാം. സ്തോത്രം. അതെ, ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്രായേലിൽ എല്ലാരും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, ഒരു ശേഷിപ്പാണ്. ദൈവം എല്ലാരെയും തള്ളിയിട്ടില്ല, ഒരു ഭാഗത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. തന്റെ വ്യക്തിപരമായ അനുഭവം തന്നെ നോക്കുക എന്നാണ് പൗലോസ് പറയുന്നത്. തന്റെ ജനം മുന്നറിഞ്ഞവരാണ്, ദൈവത്താൽ മുന്നറിയപ്പെട്ടവരാണ്. ദൈവം അവരെ മുന്നറിഞ്ഞു, മുന്നറിവ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ. എന്നിട്ട് തെളിവുകൾ പിന്നെയും പുസ്തകത്തിൽ നിരത്തുക. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിന്റെ ചരിത്രത്തിൽ തിരുവെടുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി കർത്താവെ അവൻ നിന്റെ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവാനെ വരുത്താൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിനെ മുട്ട് കുത്താത്ത 7,000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. എന്നിട്ട് ദൈവം ഇസ്രായേലിനെ മുഴുവൻ തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല, സ്വന്തം ജനത്തിൽ നിന്ന് മുന്നറിഞ്ഞ ഒരു കൂട്ടമുണ്ട്. മുന്നറിവ് കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പിന്നെ വിശദീകരിക്കുന്നില്ല. സർവജ്ഞാനിയായ ദൈവത്തിന് എല്ലാം വർത്തമാനകാലമാണ്, ഭൂതകാലവും ഭാവിയും ദൈവത്തിനില്ല. ദൈവം മുഴുവൻ വർത്തമാനകാലത്തിൽ. അപ്പൊ വർത്തമാനകാലത്തിൽ ഇരിക്കുമ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ ആകും എന്നുള്ളത് ദൈവത്തിന് നന്നായി അറിയാം. എല്ലാവരുടെയും ഹൃദയത്തിന്റെ അവസാന തന്തു പോലും ദൈവത്തിന് അറിയാം. God knows every sinew of our inner person. ആരാ ദൈവത്തെ സ്നേഹിക്കുന്നതെന്നും ആരാണ് ദൈവത്തെ ഉപയോഗിച്ച് കാര്യം സാധിക്കാൻ പോകുന്നതെന്നും ദൈവത്തെ കൂടാതെ സ്വന്തം സാമ്രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നതും ഒക്കെ ദൈവത്തിന് നന്നായി അറിയാം. പലരും അങ്ങനെ ദൈവത്തെ ഉപയോഗിച്ച് തന്റെ സാമ്രാജ്യം സ്ഥാപിക്കാൻ, സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കാൻ നോക്കണേ. ഞാനിരിക്കും ഒരാളിനെ കുറിച്ച് കേട്ടു, അയാൾ ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യുക. കമ്പനി ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം സൈഡിൽ വേറൊരു സ്വന്തം കമ്പനി, ചെറിയൊരു ബിസിനസ് തുടങ്ങി. ചെറിയ ബിസിനസ് തുടങ്ങിയേച്ച് ഇതിനകത്തുനിന്ന് പതുക്കെ അങ്ങോട്ട് വലിക്കുക. എന്നിട്ട് അത് വളർത്താൻ ഇത് ഉപയോഗിച്ചു. അത് വളർത്താൻ ഇത് ഉപയോഗിച്ചപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ ആളുകൾ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ പിടിച്ച് ജയിലിട്ടു. നമ്മുടെ സ്ഥിതി ഒന്ന് ഓർത്ത് നോക്കി, ദൈവത്തെ നമുക്ക് തോന്നുന്നു അധികാരികൾ ചെയ്തു നീതിയാണ്. നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, ദൈവത്തെ ഉപയോഗിച്ച് നമ്മുടെ കാര്യം നോക്കുക. അതാ പൗലോസ് പറയുന്നു, ആരും സ്വന്തം കർത്താവിന്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇതല്ലേ? നമ്മുടെ ആത്മീയതയൊന്നും ഓർത്ത് നോക്കി, സ്തോത്രം. നമുക്കെല്ലാം വേണം. നമുക്ക് എന്തിനാ എല്ലാം വേണ്ടവ? കർത്താവ് അങ്ങേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. എനിക്ക് ദൈവമേ, എനിക്ക് ആരോഗ്യം, എനിക്ക് സുഖമില്ല, എനിക്ക് നിനക്ക് സുഖം തരണം. എന്തിനാ കുഞ്ഞ് നിനക്ക് സുഖം? ടു എൻജോയ് ദി സെൻഷ്വസ് എൻജോയ്മെന്റ്സ് ഓഫ് ദിസ് വേൾഡ് എ ലിറ്റിൽ മോർ. ഇവിടുത്തെ വൈകാരിക ആനന്ദങ്ങളിലൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കരാട്ടെ പഠിക്കായിരുന്നു, എനിക്ക് ഫുട്ബോൾ പ്ലെയർ ആകാമായിരുന്നു. അപ്പൊ അതിനാന്നോ? അതിനാന്നോ? അല്ല. കർത്താവ്, ആരോഗ്യമുണ്ടെങ്കിൽ നിന്റെ വേല കൂടുതൽ ഉത്സാഹമായി ചെയ്യാം. കർത്താവ്, നീ എന്റെ ഈ ഭൗമിക വിഷയത്തിൽ ഇടപെടണം കർത്താവ്, കാരണം അതെന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നു. കർത്താവ്, നീ എനിക്ക് യോഗ്യമായ, ഞാൻ ജോലി ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു ഒരു റെമ്യുനറേഷൻ എനിക്ക് കിട്ടുന്നില്ല, നീ എന്നെ ഈ കാര്യത്തിൽ സഹായിക്കണം. എന്തിനാകുഞ്ഞേ? കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പറയാൻ ഓരോ പ്രാർത്ഥനയോടും കൂടെ നമുക്ക് കഴിയണം. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? സ്തോത്രം. അതാ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെ എല്ലാം ദൈവം മുൻ അറിയുന്നു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരും, എനിക്ക് നിങ്ങളെ ഇങ്ങനെ സമൂഹമായിട്ടൊരു കൂടുതലായിട്ട് നിങ്ങളുടെ മുഖമേ കാണത്തുള്ളൂ. പക്ഷെ കർത്താവ് കാണുന്നത് എന്താ അറിയോ? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളും അറിയാം, നിങ്ങളുടെ ഭാവി അവസാനം വരെ അറിയാം, കഴിഞ്ഞ കാലം അറിയാം, ആരാന്ന് ചൊവ്വേ അറിയാം. അപ്പൊ ആ അറിവിനനുസരിച്ച കർത്താവിനെ സ്നേഹിക്കുന്നവരെ ദൈവം മുൻ നിയമിച്ചു. അങ്ങനെ ഇസ്രായേലിൽ നിന്നും മുൻ നിയമിച്ചു. ആ മുൻ അറിഞ്ഞവരെ അവരൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. അതാ പോലും പറയുന്നൊരു അർത്ഥം. ഏലിയാ ഉദാഹരണം പറയുകയാണ്. ഏലിയാവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. രാജാക്കന്മാരുടെ 1:19-18 ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിശ്വാസ ത്യാഗത്തിന്റെ കാലമായിരുന്നു ആഹാബിന്റെ കാലം. അറിയാമല്ലോ, ആഹാബ് ഈസബേൽ എന്ന സീദോന്യ രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചുകൊണ്ടിരുന്നു. സീദോന്യ രാജാവായ സീദോനിലെ രാജാവായ ഏത്ബാലിന്റെ മകളാണ് ഈസബേൽ. അപ്പന്റെയും മോടെയും പേരിനകത്ത് അവരുടെ ദേവന്റെ പേരുണ്ട്. അപ്പന്റെ പേരെന്തോ ഏത്ബാൽ, മോടെ പേരെന്തോ ഈസബേൽ, അവരുടെ ദൈവത്തിന്റെ പേരെന്തോ ബാൽ. നോക്കണേ, ഇങ്ങനെ ബാൽ കാളദൈവം. ഈ സീദോന് രാജാവായ ഏത്ബാലിന്റെ മോളെ ഈസബേലിനെ ഇസ്രായേലിൽ കൊണ്ടുവന്നു. അവൾ വന്ന കൂട്ടത്തിൽ 850 ആളുകളെ കൊണ്ടാവും. നമുക്ക് ഒന്നിലധികം ദൈവങ്ങളുണ്ട്, ആശാര പ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് 400 പ്രവാചകന്മാരും 450 പ്രവാചകന്മാരും, ഇങ്ങനെ രണ്ട് ഗണമായി 850 പേരെയും കൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. അവരിങ്ങോട്ട് വന്ന് ഇസ്രായേലിൽ മുഴുവൻ വിഗ്രഹാരാധന. മാത്രമല്ല, രാജാവിനോട് അടുത്തിരിക്കുന്ന ആളുകൾ ഇപ്പം ബാലിന്റെ ആളുകളാണ്. സത്യദൈവത്തെ തള്ളി, ദൈവത്തിന്റെ ആലയം തള്ളപ്പെട്ടു. അവിടെ ഇവിടെ എല്ലാം അവന്റെ പൂജാഗിരികൾ ഉയർന്നു. ഇസ്രായേലിന് ബുദ്ധിമുട്ടായി. ഇസ്രായേലിന്റെ ഇടയിൽ ചോദ്യചിഹ്നം, ഏതാ സത്യദൈവം? കാര്യം ബാലിനെ സേവിക്കുന്നവർക്ക് എല്ലാം ഉയർച്ച, അവർക്ക് കൊട്ടാരത്തിൽ ഫ്രീ ആക്സസ്, എല്ലാം സ്വാതന്ത്ര്യം. കേക്കണേ, കൊട്ടാരം അവരുടെ വകയാ. സത്യദൈവത്തെ സേവിക്കുന്നവൻ എന്നും കഷ്ടത, തട്ടിണി, ബുദ്ധിമുട്ട്. അപ്പോൾ ഇവർക്ക് സംശയമായി, ഏതാണ് സത്യദൈവം, ഏതാണ് സത്യദൈവം എന്ന് ഇവരുടെ മനസ്സിൽ സംശയം തോന്നിയപ്പോൾ സത്യദൈവം ആരാണെന്ന് തെളിയിക്കുവാൻ ഏലിയാവ് മുന്നിട്ട് വരിക. സ്തോത്രം. ഏലിയാവിനെ ദൈവം ഉപയോഗിച്ചൊക്കെ നമുക്കറിയാം. ഗിലെയാദിലെ തിസ്ബിയിൽ നിന്നുള്ള തിസ്ബിയനായ ഏലിയാവ്, അത്രേ ഉള്ളൂ, ഏത് ഗോത്രക്കാരനാന്ന് പറയാൻ പറഞ്ഞിട്ടില്ല. അപ്പന്റെ പേരിൽ ഒന്നുമില്ല. As is a person emerging from the blue heavens. നീരാകാശത്തിൽ നിന്ന് ചാടിപ്പുറപ്പെട്ടു വരുന്ന ഒരുത്തനെ പോലെ നേരിട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിലൂടെ രംഗപ്രവേശം ചെയ്യുക. കേറി വന്നു, നേരെ വന്നു ആഹാബിന്റെ ഒട്ടാരത്തിൽ നിന്ന് നേരിട്ട്. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് മഞ്ഞു ഉള്ളു അറിയൂ. അവിടെ ഇരിക്കും രാജസ്ഥാനത്ത് ഇരിക്കുന്നവരൊക്കെ വട്ടറാണ് വിചാരിച്ചു. പറഞ്ഞ ചാളങ്ങ് പോയി. ഗിലെയാദിന്റെ വായി തോന്നി പറഞ്ഞാൽ, ഗിലെയാദിൽ മലഞ്ചെരുവുകളിലൊക്കെ അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതാണ്. കാരണം
ന്യായപ്രമാണത്തിലുണ്ട്. സത്യദൈവത്തെ വിട്ടുപോയാൽ, ശബത്തോറും വായിക്കുന്ന ന്യായപ്രമാണത്തിൽ സത്യദൈവത്തെ വിട്ടുപോയാൽ മീരെ ആകാശം ഇരുമ്പായും ഭൂമി ചെമ്പായും തീരുമെന്നും മഴ അടച്ചുകളി ആകാശം അടച്ചുകളിന്ന് മഴ ഉണ്ടാക്കുന്നൊക്കെ ഇത് ആവർത്തിയമായി ദൈവമേ ഇസ്രായേലിന്റെ സത്യം നിന്നെ വിട്ടുപോയി. നീ ആ സത്യദൈവം എന്നുള്ളത് ഇപ്പൊ അവരുടെ മനസ്സിൽ പോലും ഇല്ല. നീ എന്റെ കർത്താവെ അങ്ങയുടെ വാക്കും അങ്ങയുടെ വചനമുണ്ടല്ലോ അത് നിവർത്തിക്കാത്തതെന്ന് ദൈവസ്ഥാനത്തിൽ ഉറപ്പിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക ആ സന്ദർഭത്തെ നമുക്ക് മനസ്സിലാക്കാം ദൈവം അവരോട് അലിച്ചതാണ്. ഏരിയാവേ എനിക്കും നിവർത്തിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ആകാശം അടച്ചു കളഞ്ഞാൽ ഈ ജനം വിചാരിക്കും ബാലിനെ സേവിക്കുന്നതിൽ എന്തോ വീഴ്ച വന്നതുകൊണ്ടാണെന്ന് വെച്ച് കൂടുതൽ ഇവര് അതിനേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാനാണ് ആകാശം അടച്ചതെന്നും എന്റെ വചനപ്രകാരമാണെന്നും ഇവരെന്നെ വിട്ടുപോയത് കൊണ്ടാണെന്നും ഇവരോട് ചെന്ന് ഓർപ്പിക്കാൻ എനിക്കൊരു വക്താവ് വേണം. തയ്യാറാണോ എന്ന് ചോദിച്ചു. ഓ റെഡി എന്ന് പറഞ്ഞു. ഒരു കാര്യം, ഇറങ്ങി പുറപ്പെടണ്ട, ചാടി പുറപ്പെടരുത്. ആലോചിച്ചു, നീ എന്റെ വക്താവായിട്ട് പോയാൽ നീ ഒറ്റയ്ക്കൊരു രാജ്യത്തിനെതിരെ ഒരു രാജാവിനെതിരെ നിൽക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകണം. ഞാൻ നിന്നെ ആക്കുന്നിടത്ത് ഞാൻ പറയുവോളം നീ ഒളിച്ചിരുന്നോളം. ഞാൻ വല്ലോം തിന്നാൻ തന്നാ തിന്ന്, ഞാൻ വല്ലോം കുടിക്കാൻ തന്നാ കുടിച്ച വരുന്നോളാൻ തയ്യാറാണ്. അതുകൊണ്ട് അദ്ദേഹം നിയോഗിച്ചു. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ ആയിരിക്കണം. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവര്, ആരെങ്കിലും സുവിശേഷകന്മാരെ തല്ലിയെന്ന് വിചാരിച്ചു ദൈവമേ നീ അവന്റെ മേലെല്ലാം വെള്ളിടി വെട്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പോസ്തുതി പ്രമാണമില്ല. എലിയാവ് എന്ന് പറഞ്ഞു അതുപോലെ ഒളിച്ചിരുന്നു. പിന്നെ എലിയാവ് ഗിലെ തിസ്ബിയിലേക്ക് തന്റെ വീട്ടിൽ പോയിട്ടില്ല, പിന്നെ വീട്ടിൽ പോയില്ല. പക്ഷേ ഒരു നഷ്ടം ഉണ്ടായില്ല, എങ്ങോട്ടാ പോയത്? പിന്നെ കർത്താവിന് സന്നിധിയിലേക്ക്, നിത്യകൂടാരങ്ങളിലേക്ക് അങ്ങ് ചേർക്കപ്പെട്ടു. അത്ര സത്യദൈവത്തിൽ അന്യപ്പെട്ടു പോയി ഇവിടെ വിശ്വാസത്യാഗം കൊടികുത്തി വാഴുന്ന ആ കാലത്തും സത്യദൈവം ആരാണെന്ന് സ്തോത്രം ആകാശത്തുനിന്ന് തീയിറക്കി തെളിയിക്കാൻ ആവശ്യമായിരുന്ന ആ വിശ്വാസത്യാഗത്തിന്റെ മൂർദ്ധന്യതയിലും സ്തോത്രം ഏലി അവന് ഒരു ഫെലോഷിപ്പിനും ആളുമില്ല. നിലവിളിക്ക, ദൈവമേ എല്ലാ പോയി, ഞാൻ ഒരുത്തൻ, എന്നെ കൊല്ലാൻ പോവാ, പേടിക്കണ്ട, നീ അറിയാത്ത 7000 പേരെ ഞാൻ എനിക്കായി സൂക്ഷിച്ചിട്ടുണ്ട്. സ്തോത്രം. അതാണ് ജനത്തെ എല്ലാം തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവേ അവിടുന്ന് പ്രവാചന്മാരെ കൊന്നിറിയാ ഇവിടങ്ങളിൽ ഇടിച്ചു, ഇങ്ങനെ മാത്രം ശേഷം എനിക്ക് ജീവിതത്തെ നോക്കുന്നു. എന്റെ ഉത്തരവാദിക്ക് വളരെ എളുപ്പമാണ്. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. സ്തോത്രം. കൃപയാലെങ്കിൽ പ്രവർത്തിയാൽ, സ്തോത്രം, പ്രവർത്തി കൊണ്ടല്ല, കൃപയാൽ, കൃപയാൽ അല്ലെങ്കിൽ കൃപ, കൃപയല്ല, നമ്മൾ നേരത്തെ കണ്ട ഭാഗമാണ്. പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ, കൃപയല്ല, ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല. 9:31-32 വാക്യങ്ങൾ നമ്മൾ കണ്ടു. നീതിയെ പിന്തുടരുന്ന ജാതിനത് പ്രാപിച്ചു, നീതി പ്രാപിച്ചു, വിശ്വാസ തളനീതിന് നീതിയെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കിൽ എത്തിയില്ല. എന്തുകൊണ്ടാണ് എത്താഞ്ഞത്? അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ. സ്തോത്രം. കണ്ടേ, ഇവിടെ നോക്കുക, ഇസ്രായേൽ താൻ തെരഞ്ഞത് പ്രാപിച്ചില്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. സ്തോത്രം. അത് ഇസ്രായേലിൽ നിന്നും ജാതികളിൽ നിന്നും. ശേഷമുള്ളവരോ ഹൃദയകാഠിന്യം. സ്തോത്രം. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെടുവരി, കൃപയാലാണ് തെരഞ്ഞെടുപ്പ്, ന്യായപ്രമാണത്തിന് പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ, കൃപയല്ല. സ്തോത്രം. 8 ഈ 8 എന്ന് പറഞ്ഞ് ആവർത്തന പുസ്തകം 29 രണ്ടാമത്തെ വാക്യത്തിന് ഒരു ഫ്രീ ട്രാൻസ്ലേഷനാണ്. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കേട്ടോ, ദൈവം കൊടുത്തു. നിങ്ങൾ കണ്ടില്ലേ, ഹൃദയം കഠിനപ്പെട്ടു, ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു. തിരുവഴുത്ത് പറയും ആവർത്തിച്ച് ദൈവാത്മാവ് നമ്മൾ ഇടപെട്ടോണ്ടിരിക്കും. ഇതൊന്ന് ശ്രദ്ധിക്കണേ, ആവർത്തിച്ച് ഇടപെട്ടോണ്ടിരുന്നിട്ടും നമ്മൾ അവന്റെ ആ ഇടപെടലിനോട് എതിർത്ത് പരിശുദ്ധാത്മാവിനെ നിഷേധിച്ച് മത്സരിച്ച് തുടർന്നാൽ ചിലപ്പോൾ പരിശുദ്ധമുള്ള ഇടപെടുന്ന അങ്ങ് നിർത്തിക്കളി. 36 പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ആത്മാവ് എല്ലാ കാലവും വായിച്ചോണ്ടിരിക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ ഹൃദയം കഠിനപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അവധിക്ക് വെക്കുന്നവർക്ക് ഒരിക്കലും അനുസരിക്കാൻ കഴിയില്ല എന്നൊരു ഒരു 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 ചിന്ത പറഞ്ഞു. നമുക്കറിയാമല്ലോ എന്തോ അവധിക്ക് വെക്കുന്നവൻ. പൗലോസിനെ വന്ന് പ്രസംഗം കേട്ടു, പിന്നെ കേൾക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവസരം കിട്ടിയോ? പിന്നെ അവസരം കിട്ടി. ലേറ്റ് ഒബീഡിയൻസ് ഇസ് നോ ഒബീഡിയൻസ്. ദൈവം നമുക്കൊരു ഉൾപ്രേരണ ആത്മാർത്ഥമായി തന്നാൽ നാം അനുസരിക്കാൻ തയ്യാറാണ്. സ്തോത്രം. അല്ലെ, ഹൃദയം കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഞാൻ ഭയത്തോടെ ഓർക്കുന്നു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രി, കാണാത്ത കണ്ണും കേൾക്കാത്ത ദൈവം കൊടുത്ത് നൽകിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതവണ്ണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണം എന്ന് ദാവീദും പറയുന്നു. സ്തോത്രം. മഗ്നേസി അവന്റെ പുസ്തകം 29:50 വാക്യമൊക്കെ അവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. അടുത്ത ചോദ്യം, ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല, എല്ലാവരെയും തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരു ശേഷിപ്പ് ഉണ്ട് എന്നും ഒരു ശേഷിപ്പ് ശേഷമുള്ളവർ കണ്ടപ്പെട്ടിരിക്കും. ദൈവം അവർക്ക് കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഈ ജനത്തിന്റെ ഹൃദയം തടിപ്പിച്ചു കളക, മന്ദമാക്കി കളയുക. സ്തോത്രം. പ്രിയപ്പെട്ടതെ, ചിലപ്പോൾ അത് സംഭവിച്ചു പോകും. സത്യത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിനൊത്തവണ്ണം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഇതൊക്കെ ഇതൊക്കെ എനിക്ക് നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ച് കളഞ്ഞാൽ പിന്നെ നോ ചാൻസ്. സെൻസിറ്റിവിറ്റി ഇല്ലാതെ പോകും. അതുകൊണ്ടാ ചില ആളുകൾക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. ബിക്കോസ് ദേ ഹാവ് ബിക്കം നമ്പ് ആൻഡ് ഇൻസെൻസിറ്റീവ് ടു ദ പ്രോംപ്റ്റിംഗ്സ് ഓഫ് ദ സ്പിരിറ്റ്. ദൈവാത്മാവിന്റെ പ്രേരണയ്ക്ക് അവരിപ്പോ നമ്പ മരിച്ചുപോയി. ഒരു കെട്ടിട്ടു കണ്ണീരി ചൂടം, ഇവിടെ സൂചി കൊണ്ട് കുത്തിയാലും അറിയത്തില്ല, മരിച്ചുപോയി. വാർണിംഗ് അലാറം സ്വിച്ച് ഓഫ് ചെയ്തു, വാർണിംഗ് അലാറം സ്വിച്ച് ഓഫ് ചെയ്താ പിന്നെ മനസ്സിലാവുന്നുണ്ടോ? അപകടം ഉണ്ടായാലും അറിയില്ല. സ്മോക്ക് ഡിറ്റക്ടറും ഫയർ ഡിറ്റക്ടറും ഒക്കെ ഉണ്ട് പല വലിയ ബിൽഡിങ്ങുകളിലും. ആരെങ്കിലും പുക വലിച്ചാൽ മതി ഈ സ്മോക്ക് ഡിറ്റക്ടർ കിടന്ന് അലവിളി കൂട്ടാൻ. അപ്പൊ എന്തോ ചെയ്തു, പുക വലിക്കുന്നവൻ എന്തോ ചെയ്തു, അവന് പുക വലിക്കണം. അവൻ ചെന്ന് അതങ്ങ് നോക്കി, അലാറം അങ്ങ് നോക്കി, പിന്നെ വീട് കത്തി പകുതി എന്താ പറഞ്ഞാലും അലാറില്ല. ഇതാ പറ്റിപ്പോവും. ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിക്കപ്പെടരുതേ. ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവേ, മേ ഐ റിമെയിൻ സെൻസിറ്റീവ് ടു ദ പ്രോംപ്റ്റിംഗ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. കർത്താവേ, അങ്ങനെ ആത്മാവിന്റെ ആ ഉൾപ്രേരണയ്ക്ക് ഞാൻ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഞാൻ മുമ്പോട്ട് പോകുന്നു. രണ്ടാമത് ഒരു കൊട്ടേഷൻ, രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ്, വീഴേണ്ടതിനോ ഇടറിയത്. രണ്ടാമത്തെ ചോദ്യം 11 വാക്യത്തിൽ, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമല്ല, അതിന് മറുപടി തന്നെയാണ്. മേടിപ്പെട്ടത് ഒരു നാളുമല്ല, ഇവിടെ ഒരു നാളുമല്ല. ഇപ്പൊ ഓരോ പറയുന്ന ആ വാക്കൊക്കെ ഉണ്ട്, ഭയങ്കര പവർഫുള്ളാ. കൊയിന ഗ്രീക്കിൽ ഭയങ്കര പവർഫുള്ളാ. ഒരു നാളുമല്ല, അല്ല എന്ന ഒരു വാക്കൊന്നുമല്ല, ഒരു നാളുമല്ല. അവർക്ക് എരിവ് വരുത്തുന്ന അടുത്ത വാക്യം കുറെ പേർക്കൊക്കെ സംശയം തോന്നാൻ സാധ്യതയുള്ളതാണ്. അവർക്ക് എരിവ് വരുത്തുവാൻ അവിടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുമ്പോ ജാതികൾ ഏതാണ്ട് ഈ ഒരു സെക്കൻഡ് റേറ്റ് ആളായിട്ട് ഏതാണ്ട് ഒരു എച്ചിട് തിന്നാൻ കയറി വന്ന അവൻ വേണ്ട ആശയോട് നിനക്ക് തരുന്നല്ലേ ഉള്ള മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങ് തോന്നുന്നു. അങ്ങനെ അല്ല സഹോദരന്മാരെ, അങ്ങനെയാണ് ഇതുവരെ പൗലോസ് പറഞ്ഞോണ്ടിരുന്ന കേട്ട അബ്രഹാമിന്റെ വാഗ്ദത്വം നമുക്കും കൂടെ ഉള്ളതെന്നും പിന്നെ യോവയിൽ അതിനെ കുറിച്ച് പറഞ്ഞെന്നും ക്രിസ്തുവിൽ അത് നിവർത്തിക്കപ്പെട്ടെന്നും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എല്ലാം ഒരു വ്യത്യാസം പറഞ്ഞോണ്ടിരുന്നു ജിബേന. അതീ അതെ, നമ്മുടെ ആ മലയാളത്തിനകത്ത് ഒരു വ്യത്യാസമാണ്, നമ്മളത് മനസ്സിലാക്കാണ്ടേ. അവരുടെ ഇടർച്ച എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് യഹൂദന്മാർ ഇടറുവാൻ അനുവദിച്ചത് എന്നേ ഉള്ളൂ. യഹൂദന്മാർ ഇടറാൻ അനുവദിച്ചത് ദൈവം തന്റെ ഒരു ഉദ്ദേശം സാധിക്കാനായിട്ടാണ് എന്നേ ഉള്ളൂ, അല്ല എന്നേക്കും അല്ല. ആ എന്നേ ഉള്ളൂ എന്ന് പറയുന്നത് ജാതികളെ രക്ഷ എന്നതിനോടല്ല ബന്ധിപ്പിക്കേണ്ടത്, ഇസ്രായേലിന്റെ ഇടർച്ചയോടാണ് ബന്ധിപ്പിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതായത് അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘനം ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ വീഴേണ്ടതിനല്ല ഇടറയെന്നുള്ള പറയുന്ന പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഓർക്കണം, അവർ വീഴേണ്ടതിനാണ് ഇടറിയത്, അല്ല വീഴേണ്ടതിനല്ല ഇടറിയത്, പിന്നെ അവർക്ക് ഇടർച്ച വന്നത് ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണെന്നേ ഉള്ളൂ. അവർക്ക് ഇടർച്ച വന്നത് എന്നുള്ളതിനോട് കൂടെയാണ് എന്നേ ഉള്ളൂ എന്നുള്ളത് ചേർത്ത് മീൻസ് മനസ്സിലാക്കേണ്ടത്, അല്ല ജാതികൾക്ക് രക്ഷ വന്നു എന്നുള്ളവരോട് അല്ല എന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. പിന്നെയോ അവർക്ക് ഇടർച്ച വരാൻ ജാതികളെ മനസ്സിലുദ്ദേശിച്ചുകൊണ്ട് ദൈവം അത് ചെയ്തു എന്നേ ഉള്ളൂ. ആ എന്നേ ഉള്ളൂ എന്നുള്ളത് ഇസ്രായേലിന്റെ ഇടർച്ചയോടാണ് ബന്ധിപ്പിക്കേണ്ടത്. മനസ്സിലായോ? സ്തോത്രം. അതായത് ദിസ് റിലേറ്റ്സ് ടു, ആ എന്നേ ഉള്ളൂ എന്നുള്ളത് ദിസ് റിലേറ്റ്സ് ടു ദി ടെംബ്ലിംഗ് ഓഫ് ഇസ്രായേൽ, നോട്ട് ടു ദ സാൽവേഷൻ ഓഫ് ജെന്റൈൽസ്. ജാതികളുടെ രക്ഷയല്ല എന്നേ ഉള്ളൂ എന്നുള്ളതിനാണ് അത്, പിന്നെ ഇസ്രായേലിന്റെ ഇടർച്ചയാ. ജാതികൾക്ക് രക്ഷ വരേണ്ടതിന് പിന്നെ ദൈവം ഇവരൊന്ന് ഇടറാൻ അനുവദിച്ചു എന്നേ ഉള്ളൂ, എന്നേക്കുമായി അവർ വീഴാനല്ല. സന്ദർഭത്തിൽ വ്യക്തമാണല്ലോ. സ്തോത്രം. അവർക്ക് എരിവ് വരുത്തുവാൻ എന്ന് പറഞ്ഞാൽ താഴെ വരുമ്പോ കുറെ കൂടി വ്യക്തമാക്കുന്നുണ്ട്, ഇസ്രായേലിന് എരിവ് വരുത്തുവാൻ ജാതികൾക്ക് രക്ഷ വന്നു, അതുകൊണ്ട് ജാതികൾ രക്ഷയിലേക്ക് വരുവാൻ ഒരവസരമുണ്ടാകേണ്ടതിന് സ്തോത്രം. പിന്നെ ഇസ്രായേലിന് ഒരിടർച്ച വന്നു എന്നേ ഉള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. അപ്പോ പൗലോസും ഒക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഉണ്ടല്ലോ, ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ആദ്യം സിനഗോഗ കൊണ്ടുവന്നു, സിനഗോഗിൽ പോയി ആദ്യം പ്രസംഗിക്കും. അവര് തള്ളിക്കളയുമ്പോൾ നിങ്ങളോട് ഇത് പറയാൻ ആദ്യം പറയാൻ ആവശ്യമായിരുന്നു, ഇതാ നിങ്ങൾ തള്ളിയിരിക്കുന്ന ഞങ്ങൾ പൂർത്തിയാകില്ലേ. നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്ന ഇവരും ആദ്യം യഹൂദനും പിന്നെ അതാ ദൈവത്തിന്റെ ഓർഡർ. അതുകൊണ്ട് യഹൂദന് ആദ്യം കിട്ടിയപ്പോൾ മുഴുവൻ യഹൂദനും വന്നു കഴിഞ്ഞേച്ചേ ജാതിക്ക് തിരിയുള്ളൂ എന്ന് വന്നാൽ മനസ്സിലായോ? സ്തോത്രം. ജാതിക്ക് രക്ഷ വരാൻ പിന്നെയും വൈകും. അതുകൊണ്ട് എന്താ ചെയ്തു? ജാതിക്ക് രക്ഷ വരാൻ ഇടയുണ്ടാകേണ്ടത് ഇവരൊന്ന് ഇടറാനൊന്ന് അനുവദിച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായോ? സ്തോത്രം. ഇവർക്കും ഈക്വൽ പദവി കിട്ടാൻ, ആർക്ക്? ജാതികൾക്കും ഈക്വൽ പദവി കിട്ടാൻ അവസരം ഉണ്ടാകേണ്ടതിന് അവരൊന്ന് ഇടറാൻ അനുവദിച്ചു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഗോലൊന്നൊക്കെ ചെല്ലുന്നിടത്ത് യഹൂദനെ മുഴുവൻ പ്രസംഗം, മുഴുവൻ യഹൂദന്മാരും വരികയാണെങ്കിൽ ഇനി യഹൂദന്മാരാരെങ്കിലും ഈ നാട്ടിൽ ഉണ്ടോ എന്ന് നോക്കി അവരെല്ലാം വിളിച്ച് അവരെല്ലാം വന്ന് അവരെല്ലാം സ്നാനപ്പെട്ട് വേർതിരിക്കപ്പെട്ടു അവർക്കെല്ലാം കൂട്ടായ്മകളെല്ലാം ആയി കഴിഞ്ഞ് എന്നാ ഇനി ഈ ദിക്കിൽ ഇനി യഹൂദന്മാരാരുമില്ല, അയ്യാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാതിയുടെ രക്ഷയ്ക്ക് വളരെ കാലതാമസം വരും. അതുകൊണ്ട് ജാതിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി, തുല്യമായ അവസരം ലഭിക്കാൻ ഇടയാകേണ്ടതിന് യഹൂദൻ ഒന്ന് ഇടറാൻ ദൈവം ഒന്ന് അനുവദിച്ചു എന്നേ ഉള്ളൂ. വ്യക്തമായല്ലോ. സ്തോത്രം. പലരും ചോദിക്കുന്നതായത് കൊണ്ട് അച്ചര വിശദമായിട്ട് പറഞ്ഞത് മുമ്പോട്ട് പോകുന്നു. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം. പക്ഷേ ഒരു കാര്യം, അപ്പൊ അവർക്ക് ലംഘനം ഉണ്ടായപ്പോ അവർക്ക് ഇടർച്ച ഉണ്ടായപ്പോ ജാതികൾക്ക് എന്ത് കിട്ടി? അപ്പൊ അവിടെ ലംഘനം കൊണ്ട് ജാതികൾക്ക് ഇടർച്ച വന്നെങ്കിൽ അവരുടെ അംഗീകാരം എത്ര വലിയ അനുഗ്രഹമായി. മനസ്സിലായില്ലേ? അവിടെ ലംഘനം കൊണ്ട് അവർക്കൊരു വീഴ്ച പറ്റിയത് കൊണ്ട് നമുക്ക് ഇത്രയും ഔദാര്യം കിട്ടിയെങ്കിൽ അവർക്കൊരു ഉയർച്ച വന്നാൽ എത്ര അധികമാണ്, എത്ര അധികമാണ് സ്തോത്രം. അതാണ് മുമ്പോട്ട് പോകുന്നു. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പസ്തോലനായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനെ സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചില രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു സ്തോത്രം. അപ്പോൾ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നു. ഇപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ സഹോദരന്മാരെ നവത്താധ്യാതിന് ഒന്നാം സഹോദരന്മാർ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ്. ഇപ്പോൾ റോമാ സഭയിലെ ആ ജാതികൾ എന്ന് പറയുന്ന ആ കൂട്ടത്തോട് പോലോസ് പിന്നെയും തിരിച്ചു പറയുകയാണ്, ജാതികളായ നിങ്ങളിലെ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് സ്തോത്രം. എന്താണ് ജാതികൾ അപ്പസ്തോലായിരിക്കാൽ, അല്ലെ ജാതികൾ അപ്പസ്തോൽ എന്ന് പറഞ്ഞാൽ പൗലോസിനെ അഗ്രചർമ്മികളുടെ ഇടയിലെ ശുശ്രൂഷയ്ക്കാണ് ദൈവം വിളിച്ചതെന്നുള്ളത് പൗലോസ് തന്നെ പറയുന്നുണ്ട്. പത്രോസ് പരിച്ഛേദനക്കാരുടെ ഇടയിലെ ശുശ്രൂഷയും പൗലോസ് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ ശുശ്രൂഷയുമാണ് നിർവഹിച്ചിരുന്നത്. അതാണ് ജാതികളുടെ അപ്പസ്തോലൻ ആയിരിക്കാൽ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വിധേനെ സ്പർദ്ധ ജനിപ്പിച്ചു. സ്വജാതിക്കാരെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച്, അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ, എന്റെ ശുശ്രൂഷയെ കുറിച്ച് എനിക്ക് വലിയ, ഐ സ്പീക്ക് വെരി ഹൈ ഓഫ് മൈ മിനിസ്ട്രി നോട്ട് ഔട്ട് ഓഫ് ബോസ്റ്റിംഗ് ബട്ട് വിത്ത് എ വെരി ഗുഡ് ഇന്റൻഷൻ. വാട്ട്സ് ദ ഇന്റൻഷൻ? ദാറ്റ് it may cause an envy in the hearts of the Israelites and many of them may come to the saving grace of God. avare raksha pradhikkanathu mukhandaram spartha janipika ennu parna appa spartha undakkunnathu doshamalle oru alukku gunamalle karanam avaru avaru alukku swabhavamalle ennal eppozhum adu alukalla. there can be a healthy competition. competition is not always good but a healthy competition. അവൻ പിന്നെ ഷെവലെ മേടിച്ചോ, എന്നാ ഞാൻ മേസിഡീസ് മേടിക്കാം. മനസ്സിലായില്ലേ? അവൻ നാട്ടിൽ 10 ഏക്കർ ഹോള് മേടിച്ചോ, ഞാന് 20 ഏക്കർ മേടിക്കാം. മനസ്സിലായി? അത് അൺഹെൽത്തി ആയിപ്പോയാൽ ദോഷമാണ്, എന്നാൽ അത് ഹെൽത്തി ആയിരുന്നാൽ ഗുണമാണ്. മനസ്സിലായില്ലേ? ചേട്ടൻ രണ്ടുപേര് ഒരുപോലെ നമ്മളെ മേടിച്ച നാട്ടിൽ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരാളെ ഇച്ചിട്ട് നോക്കിക്കണ്ട് കാര്യങ്ങൾ ചെയ്തു, അവന് കാര്യങ്ങളൊക്കെ അവിടെ റബ്ബറൊക്കെ മേടിച്ചു. അപ്പൊ അപ്പം എടാ മോനെ, നിനക്കും അതുപോലെ ശമ്പളം കിട്ടുന്നില്ലടാ. അവൻ കണ്ടില്ലേ അവൻ അവന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി, നീ എന്താ എന്ന് പറഞ്ഞ് ഇവനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുമ്പോ, ആ ശരി എന്നാ ഈ ലാബ് ഹെടിക്കുന്ന ടീച്ചറൊന്ന് ഒന്ന് കുറച്ചേ ടീച്ചറൊന്ന്. അപ്പൊ നമ്മൾ അത് ആ കോമ്പറ്റീഷൻ, ആ സ്പിരിറ്റ് ഓഫ് കോമ്പറ്റീഷൻ വിൽ ബി ബെനിഫിഷ്യൽ. അതുപോലെയുള്ള ഒരു കാര്യമാണ് പോലീസ് ഇവിടെ പറയുന്നത്. മകനെ, അതായത് സ്പർദ്ധ എന്ന് പറഞ്ഞ അസൂയ, എരിവ്, അത് തിന്മയല്ല, നന്മയ്ക്കായിട്ടുള്ളതാണ് സ്പർദ്ധയെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കോപം എന്നുള്ളത് നേരത്തെ കണ്ടത് ഓർക്കണേ. കോപം എന്ന് പറയുമ്പോൾ ദൈവകോപം മനുഷ്യന്റെ കോപം രണ്ട, ഓർക്കുന്നുണ്ടോ? ദൈവകോപം വേറെ, മനുഷ്യന്റെ കോപം, ദൈവ മനുഷ്യന്റെ കോപത്തിൽ എന്തുവാ വൈരാഗ്യം, പ്രതികാരവാഞ്ച, തിന്മ, നശീകരണ താല്പര്യം, ഇതൊക്കെയാ. പക്ഷെ ദൈവകോപം എന്നൊക്കെ പറയുമ്പോൾ അന്യായത്തിനെതിരെയുള്ള അന്യായമായ ദൈവിക പ്രതികരണമാണ്. ഇതുപോലെ സ്പർദ്ധ എന്ന് പറയുമ്പോൾ പൊതുവെ അത് ദോഷമാണ് ചെയ്യുന്നതെങ്കിലും അർത്ഥം സ്തോത്രം. ഇവിടെ നമ്മൾ ഇന്നാഴ അദ്ദേഹം പറയുന്ന കാര്യം ഇതാ, ജാതികൾക്കിടെ ആദ്യം ഇസ്രായേലിനും എല്ലാവർക്കും സുവിശേഷം പ്രസംഗിച്ചു, ആദ്യം ഇസ്രായേലിനോട് പറഞ്ഞു. പക്ഷേ ഇസ്രായേൽ ഇടറി, ഇസ്രായേൽ ഇടറിയപ്പോൾ ജാതികൾ രക്ഷയിലേക്ക് വന്നു. ജാതി രക്ഷയിലേക്ക് വരുന്ന കണ്ടപ്പോൾ ഇസ്രായേലിന് വലിയ സ്പർദ്ധ തോന്നില്ല, ഇസ്രായേലിന് സ്പർദ്ധ തോന്നിയിട്ട് അവര് മുമ്പോട്ട് വന്നു. ഇസ്രായേൽ മുമ്പോട്ട്, ഇസ്രായേൽ മുമ്പോട്ട് വന്നപ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി. ഇതാണ് പൗലോസ് പറയുന്ന ലോജിക്ക്. ഇസ്രായേൽ ഇടറി, ജാതി രക്ഷയിലേക്ക് വന്നു. ജാതികളുടെ രക്ഷ അവർക്ക് സ്പർശമുണ്ടാക്കി, അവർ രക്ഷയിലേക്ക് വന്നു, അവരുടെ യഥാസ്ഥാനം ഉണ്ടായി. അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി. അപ്പൊ അവരുടെ അവരുടെ മീൻസ് അവരുടെ ഇടർച്ച തന്നെ ലോകത്തിന് ധനമായെങ്കിൽ അവരുടെ അംഗീകരണവും അവരുടെ രക്ഷയും നമുക്ക് എത്രയും അധികം അനുഗ്രഹത്തിന് കാരണമാകും. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് പറഞ്ഞ രാജാവിന് മക്കളില്ലായിരുന്നു, ഒരു കൊച്ചിനെ
ദത്തെടുത്തു. ദത്തെടുത്ത ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കിട്ടിയതിൽ രാജാവ് വലിയ സന്തോഷം. രാജാവിന് ഒരു കുഞ്ഞ് ദത്തെടുത്ത് കിട്ടിയപ്പോ എല്ലാവർക്കും പിന്നെ 100 ദിർഹംസ് വീതം സകല ജോലിക്കാർക്കും ഖജനാവിൽ നിന്ന് ബോണസ് കൊടുത്തെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? കുറച്ചു കഴിഞ്ഞ് രാജാവിനൊരു മോൻ ജനിച്ചാലോ? മനസ്സിലായില്ലേ? ഒരു മോൻ ജനിച്ചാൽ എത്ര അധികം. ഇതുപോലെ ഇവർ വീഴ്ച വന്നപ്പോ നമ്മൾ ഇത്രയും കിട്ടിയെങ്കിൽ ഇവർക്കൊരു രക്ഷ വരുമ്പോഴോ എത്ര അധികമായിരിക്കും. അതെ, അവരുടെ ഭ്രംശം അത് തന്നെ ആശയം. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പെന്നല്ലാതെ എന്താ? ഇതിനെ പല നിലകളിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഈ അവരുടെ അംഗീകരണം എന്ന് പറയുന്നത് അത് ആരംഗീകരിക്കുന്ന കാര്യമാണ്. 3 വിധ വ്യാഖ്യാനങ്ങളുണ്ട്. മരിച്ചവരുടെ ഉയർപ്പ് എന്നുള്ളതിനും അതിനാണ് 3 വിധ വ്യാഖ്യാനം. ഒന്ന്, യുഗാന്ത്യകാലത്തെ ഉയർപ്പ്. പത്രോസിന്റെ 2 ലേഖനം 3:9 നമ്മൾ വായിക്കുമ്പോൾ ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്നെ വാക്ക് നിർത്തിപ്പാൻ, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസപ്രവണിച്ച് നിങ്ങളോട് ദീർഘക്ഷമ. അപ്പോൾ ദൈവം മുന്നറിഞ്ഞവരെല്ലാം ഇനി വന്നു കഴിയുമ്പോൾ കർത്താവിന്റെ വരവാണ്. അത് മരിച്ചവരുടെ ഉയർത്തുന്നത്. അപ്പൊ ഇസ്രയേലിൽ നിന്നും കൂടെ വരാനുള്ളവരെ തികയാൻ കാത്തിരിക്കും. അതാണ് ഒരർത്ഥം. എസ്കറ്റോളജിക്കൽ യുഗാന്ത്യ സംബന്ധിയായി അതിനെ വ്യാഖ്യാനിക്കുന്നു. 2 വേറൊരു വ്യാഖ്യാനമുണ്ട്. അതായത് അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ എസക്കിയേലിന്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ, താഴ്വരയിൽ ദർശന താഴ്വരയിൽ പ്രവാചകൻ പോയി ഉണങ്ങിയ അസ്ഥികൾ, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ, ഇസ്രായേലാണ് ഇതെല്ലാം വരണ്ട് തള്ളപ്പെട്ട് കിടക്കുന്നത്, ഇതിന് ജീവൻ ഉണ്ടാകും, പ്രവചിക്കെന്ന് പറഞ്ഞ് ആ വലിയ സൈന്യം പോലെ സൈന്യമായി ഈ ഉണങ്ങിയ അസ്ഥി എല്ലാം ജീവിക്കും എന്ന് പറഞ്ഞ തള്ളപ്പെട്ടു പോയ ഇസ്രായേലിനും ഒരു ഉയർപ്പ് ഉണ്ടാകും എന്ന്, തള്ളപ്പെട്ട ഇസ്രായേലിന് ഒരു പുതിയ ഉയർപ്പുണ്ടാകും എന്ന് 2. 3. ഇപ്പൊ ഇസ്രായേൽ മുഴുവൻ യേശു ആ രക്ഷകൻ എന്നുള്ളത് അങ്ങ് അംഗീകരിച്ചു കഴിഞ്ഞാൽ, യേശു ആ മശിഹ ഞങ്ങൾക്ക് തെറ്റിയതായിരുന്നു എന്നത് ഒരു ഒരു ജാതി എന്ന നിലയിൽ അവരെ കർത്താവിനെ അങ്ങ് അംഗീകരിച്ച് സ്തോത്രം കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ വലിയ ചലനമുണ്ടാക്കും. അത് അനേക രക്ഷയെങ്കിലേക്ക് നടത്തും. അപ്പോ രക്ഷയെങ്കിലേക്ക് നടത്തുന്നത്, രക്ഷയെങ്കിലേക്ക് ആളുകൾ വരുന്നതിനെ ഉയർപ്പെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് FSL 2:1 അതിക്രമങ്ങളാലും പ്രഭാവങ്ങളാലും മരിച്ച നമ്മെ അവൻ ഉയർപ്പിച്ചു. അപ്പോൾ രക്ഷയിലേക്ക് വരുന്നതിനും എന്ത് പറയുന്നുണ്ട്? ഉയർപ്പ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഈ 3 വിധ വ്യാഖ്യാനങ്ങളാണ് ഉള്ളത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും ഇതിനെ യുഗാന്ത്യ സംഭവവുമായി ബന്ധപ്പെടുത്തി പലരും പറയാറുള്ളത് കൊണ്ട് അതിനെ അല്പം കൂടെ ഒന്ന് നമുക്ക് വിശദമായി ചിന്തിക്കാം. അവരുടെ അംഗീകരണം എന്ന് പറഞ്ഞാൽ ആര് അംഗീകരിക്കുന്നതാ? അവര് മശിഹായെ അംഗീകരിക്കുന്നതാണോ അതോ ലോകം അവരെ അംഗീകരിക്കുന്നതാണോ അതോ ദൈവം അവരെ അംഗീകരിക്കുന്നതാണോ? അവരുടെ അംഗീകരണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ആര് അവര് മശിഹായെ അംഗീകരിക്കുന്നതാണോ അതോ പിന്നെ ലോകം ഇസ്രായേലിനെ ഒരു ജനതയായി അംഗീകരിക്കുന്നതാണോ? മനസ്സിലായില്ലേ? അതോ ലോകം അവരെ അംഗീകരിക്കുന്നതോ ദൈവം അവരെ അംഗീകരിക്കുന്നതോ അതോ മീൻസ് അവർ കർത്താവിനെ അംഗീകരിക്കുന്നോ ദൈവം അവരെ അംഗീകരിക്കുന്നു? ഈ 3 സാധ്യതകളാണ്. ഇതിൽ ലോകം ഇസ്രായേലിനെ ഒരു ജാതി എന്ന നിലയിൽ അംഗീകരിക്കുന്നതാണ് എന്ന നിലയിലാണ് എസ്കറ്റോളജിക്കൽ ടീച്ചിങ് പോകുന്നത്. അറിയാമല്ലോ ലോകം ഇസ്രായേലിനെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുക? അംഗീകരിച്ചിരിക്കുക. ഓരോ പുതിയ പുതിയ രാജ്യങ്ങളും ഇസ്രായേലിനെ അംഗീകരിക്കുമ്പോൾ ഈ രാജ്യമൊന്നും ഇസ്രായേലിനെ അംഗീകരിച്ചിട്ടില്ല, രാജ്യമായിട്ട് അവരെ അംഗീകരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പം ഒരു ഓഫീസിൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് വന്നു, അപ്പം അതിനകത്ത് ഡയറക്ടേഴ്സ് ഇവനെ അംഗീകരിച്ചു, മാനേജർ പറയാം ഞാൻ ഇവനെ നിങ്ങൾ കാസർഗോഡത്തോട് ഇരിക്കും, മാനേജർ ജോലിയൊന്നും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇസ്രായേൽ ലോകത്തിൽ ഇല്ല. സൗദി അവരെ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഇവരവരെ അംഗീകരിക്കുന്നില്ല. പലസ്തീൻ അവരെ അംഗീകരിക്കുന്നത്. അപ്പോ അവരെ അംഗീകരിക്കും. എന്നാൽ ലോകം കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ അവരെ ഇന്ത്യ അംഗീകരിച്ചു. അതുകൊണ്ട് ഒരു കോൺസുലേറ്റ് തുറന്നു. അംഗീകരിച്ചു കഴിഞ്ഞാൽ അബുദാബിയിൽ അവിടെ ഒരു കോൺസുലേറ്റോ ഒരു എംബസിയോ ഇല്ല തുറക്കും. അപ്പോ അതാണോ ആ അപ്പൊ കൂടുതൽ കൂടുതലല്ലോ രാജ്യങ്ങൾ അവരെ അംഗീകരിക്കുമ്പോൾ കർത്താവിന്റെ വരവാണ് അതിന്റെ അടയാളമാണ് എന്ന് ഒരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും പ്രധാനമായ അർത്ഥം അതാണോ എന്ന് ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്താ ദൈവം അവരെ അംഗീകരിക്കണം, അത് സാധ്യതയില്ല. കാര്യം ദൈവം അവരെ എന്നും അംഗീകരിച്ചിരിക്കുക. കാര്യം സർവജ്ഞാനിയാണല്ലോ ദൈവം, അതിൽ മുന്നറിഞ്ഞവരെ ദൈവം അംഗീകരിച്ചിരിക്കുക. ഇനി മൂന്നാമത് അവരെ കർത്താവിനെ അംഗീകരിക്കും, അതാണ് കൂടുതൽ സാധ്യത. കാര്യം അവരുടെ ഇടർച്ച എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അംഗീകരണം എന്ന് പറയുന്നത് അവര് മസിഹായെ അംഗീകരിക്കുന്ന എന്നാണ് സ്തോത്രം. നല്ല അർത്ഥം സ്തോത്രം. അത് മരിച്ചോടെ ഉയർപ്പ്. അങ്ങനെ വരുമ്പോൾ ആ മരിച്ചോടെ ഉയർപ്പ് എന്ന് പറയുന്നത് കർത്താവിന്റെ വരവിങ്കലെ മരിച്ചോടെ ഉയർപ്പല്ല. ആ മരിച്ചോടെ ഉയർപ്പ് എന്ന് പറയുമ്പോൾ യുഗാന്ത്യത്തിലെ ഉയർപ്പിലേക്ക് അതരളിയുണ്ട്. കാരണം പീഡന കാലത്ത് ഇസ്രായേൽ മസിഹായെ ഒരു ജാതി എന്ന നിലയിൽ അംഗീകരിച്ചു. അതാണ് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. പീഡനകാലത്തിന്റെ പീഡനത്തിൽ അലക്കുവാന ക്ഷാരവെള്ളം പോലെ ഇരുന്ന് ഇസ്രായേലിന്റെ മലിനത എല്ലാം ശുദ്ധീകരിക്കപ്പെടും. സ്തോത്രം. വെള്ളി ഊതിക്കരിക്കുന്നവനെ പോലെ ഊതിക്കരിക്കും. സ്തോത്രം. ഒരു ദിവസം കൊണ്ട് അവിടെ അകൃത്യം പോക്കും. അവർ കർത്താവിലേക്ക് അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. ഏതയാതിനെ കുറിച്ച് വിലപിക്കുന്ന പോലെ അവർ വിലപിക്കും. അയ്യോ ഞങ്ങൾ പറ്റിയ തള്ളിയിട്ടു എന്നവർ നിലവിളിക്കും. അങ്ങനെ അവർ നിലവിളിക്കുമ്പോൾ അത് യുഗാന്ത്യത്തിലുള്ള അന്ത്യ യുഗാന്ത്യത്തിലെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നടത്തും. സ്തോത്രം. അത് ആയിരം ആണ്ട് വാഴ്ചയിലേക്കും പിന്നെയുള്ള അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളിലേക്കും നടത്തും എന്നാണ് അതിന്റെ അർത്ഥം. സ്തോത്രം. മനസ്സിലായല്ലോ. അതാണ് അത് കൂടുതൽ വിശ്വാസ സാഹചര്യം അനുസരിച്ച് കൂടുതൽ വിശ്വാസയോഗ്യമായ വിശദീകരണം അത് തന്നെയാണ്. സ്തോത്രം. മുമ്പോട്ട് പോകുന്നു. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗം വിശുദ്ധം പറഞ്ഞാൽ പിതാക്കന്മാരുടെ കാര്യം. പിതാക്കന്മാരൊക്കെ ദൈവത്തിന് വിശുദ്ധന്മാരായിരുന്നെങ്കിൽ പിണ്ഡം മുഴുവനും അങ്ങനെ തന്നെ. വേറെ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേറെ ആരാ? പിതാക്കന്മാരാ. കൊമ്പുകളും അങ്ങനെ തന്നെ. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന് ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിച്ചതുവെങ്കിൽ നീ വേരിനെയല്ല വേറെ നിന്നെ അത്ര ചുമക്കുന്നുവെന്ന് ഓർക്കാം. എന്നാൽ അവരെ ഒട്ടിക്കേണ്ടതിനെ കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന് ദയയും ഖണ്ഡിതവും കാണുക. വീടവരു ദൈവത്തിന് ഖണ്ഡിതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയ്യം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുപരമായതിൽ നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒരു മരത്തിൽ എത്രയധികമായി ഒട്ടിക്കും. പൗലോസ് ഇത് ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നതെന്നാ. അതോർക്കണം. ഈ ഭാഗം ആരോട് പറയുന്ന? ജാതികളോട് പറയുന്ന. അതിനകത്ത് ഇപ്പൊ ജാതികൾ പറയുമ്പോൾ ഇസ്രായേലിനെ ഒരു ഒലിവ് മരത്തോടൊക്കെ സാധ്യപ്പെടുത്തിയിരിക്കാം. സ്തോത്രം. ഇസ്രായേലിനെ ഒലിവ് മരത്തോട് സാധ്യപ്പെടുത്തിയിട്ട് വേദപുസ്തകത്തിൽ ഇസ്രായേലിനെ ഒലിവ് മരത്തോട് പലപ്പോഴും സാധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇരമ്യാവിന്റെ പുസ്തകം 11:16 ഹോശയുടെ പുസ്തകം 14:6 ഒക്കെ വായിക്കുമ്പോൾ ഒലിവ് മരത്തോട് ഇസ്രായേലിനെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും. സ്തോത്രം. ഇത് വായിച്ചാൽ ഒലിവ് മരത്തോട് ഒട്ടിച്ചു ചേർക്കുന്നു കാട്ടൊലിവിന്റെ ചികരങ്ങളെ നല്ല ഒലിവിനോട് ഒട്ടിച്ചു. അപ്പൊ ജാതികളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് ഇതൊരു മുന്നറിയിപ്പുമാണ്. ഇസ്രായേലിന് ഒരു പ്രതീക്ഷയുടെ ഒരു വാഗ്ദത്തവുമാണ്. നമുക്കൊരു മുന്നറിയിപ്പുണ്ട്. എന്താ മുന്നറിയിപ്പ്? സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞെങ്കിൽ പിന്നെയും നോക്കണേ. പിതാക്കന്മാർ നിമിത്തം അവർ പ്രിയന്മാരാ. താഴെ പറയുന്നുണ്ട്. പിതാക്കന്മാർ നിമിത്തം അവർ പ്രിയന്മാരാ. ആ പ്രിയന്മാരായവര് പോലും അവിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞെങ്കിൽ നീയും വിശ്വാസത്തിൽ നിന്ന് വ്യതിയലിച്ചു പോയാൽ നിന്നെയും വലിയൊരു ഭയനിർദ്ദേശമാ. ഓയിങ് മറക്കരുത്. നമ്മള് സന്ദർഭം പ്രിയപ്പെടുവരെ, നമ്മൾക്ക് കാട്ടൊലിവായിരുന്നു. ഇസ്രായേൽ എന്ന് പറയുന്നത് നല്ല ഒലിവ്. അബ്രഹാം വേണമെങ്കിൽ പറയാം അത് വേരുകളാ. അബ്രഹാം പിതാക്കന്മാർ ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ ഇതെല്ലാം വേരുകളാ. പിന്നെ ആ തായ്തടി എന്ന് പറയുന്നത് ആ മസിഹൈക മസിഹൈക തലമുറയാ, മസിഹൈക തലമുറ. ആ മസിഹൈക തലമുറയിലെ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ശേഷിപ്പ് അറിയാമല്ലോ, തെരഞ്ഞെടുക്കപ്പെട്ട ആ ശേഷിപ്പ്, ആ ശേഷിപ്പ് വന്ന് കൊമ്പുകളായി നിൽക്കുകയായിരുന്നു. സ്തോത്രം. ആ മസിഹൈക തലമുറയിൽ വന്നപ്പോ തന്നെ ചില കൊമ്പുകൾ വേണ്ടാത്ത വഴിയിലോട്ടൊക്കെ പോയി. ഇസ്രായേലിന്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെ വന്ന അവര് അവിശ്വാസം കൊണ്ട് അവരെന്ത് ചെയ്തു, ഒടിഞ്ഞ് പോയി. ആ ഒടിഞ്ഞ സ്ഥലങ്ങളിലേക്ക് സ്തോത്രം കാട്ടുള്ളിൽ നിന്ന് വെട്ടിയെടുത്ത് ഒട്ടിച്ചു. ഇവിടെ ഒരു അതായത് കാട്ടുള്ളിൽ എന്ന് പറഞ്ഞ ലോകത്ത് ജീവിക്കുന്ന ഒരു ജാതിയ, പാപത്ത് ജീവിക്കുന്ന ഒരു ജാതിയുടെ ഒന്നാന്തര പ്രതീകമാണ് കാട്ടൊലിവ് എന്ന് പറയുമ്പോൾ. കാട്ടിൽ വളരുന്നു കയ്പ് നീര ഉള്ളിൽ, കയ്പുകായ കായ്ക്കുന്നത്, പണനഷ്ടരില്ല, ഇഷ്ടം പോലെ വളരാം, കെട്ടി വളച്ചു വിടാനോ ജെത്തി പിടിപ്പാക്കാൻ ആരുമില്ല, ഇഷ്ടം പോലെ ജീവിക്കാം. അതല്ലേ ഒരു പാപിയുടെ ചിത്രമാണ്, പണനഷ്ടരില്ല, പക്ഷെ എന്താ പ്രതീക്ഷ, കാട്ടുനീ. അങ്ങനെ നമ്മളും കാട്ടിൽ വളർന്നവരാ, വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ അതിലൊക്കെ അഭിമാനിച്ച് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, മനസ്സിലായില്ലേ എന്ന മട്ടിൽ നമ്മളും തോന്നിയ പോലെ വളർന്ന. പക്ഷെ അകത്തെന്തായിരുന്നു, കയ്പ്പനീ, ഹൃദയത്തിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. മരണം എന്ന് കേൾക്കുമ്പോഴേ ഉള്ളിൽ ഒരു ഒരു ഫ്രണ്ടിലൊരു ഒരു വീരസാഹസികയുടെ ഒരു ഒരു പരിവേഷമൊക്കെ കിട്ടുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇതില്ലവൻ. അങ്ങനെ ഉള്ളിൽ സ്വൈര്യതയില്ലാതെ കാട്ടുലിവായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ ഉടമസ്ഥനില്ലാതെ കാട്ടുതീയും കാത്ത് ജീവിച്ചിരുന്നപ്പോൾ യജമാനൻ തോട്ടക്കാരൻ പറഞ്ഞയച്ചിട്ട് വേലക്കാരിവിടെ വന്നു, കയ്യിൽ നല്ല ഇരുവായത്തിലുള്ള വാളും കണ്ടാവാണ്, ഈ ശിഖരങ്ങളെ കടന്നു പിടിച്ച് വെട്ടിയത്. വചനമെന്ന ആ വാളുകൊണ്ട് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായി കാട്ടൊലിവിന്റെ അനുഭവത്തിൽ ജീവിച്ചിരുന്നു നമ്മള് വെട്ടി പണങ്ങാൻ കളഞ്ഞില്ല. ഇവിടെ വരുമ്പോൾ ഇതാ മുറിവേറ്റ് നിൽക്കുന്ന ഒലിവ് മരം, ഗദ്ദിസമന മുതൽ ഗോൽഗോഥ വരെ സ്തോത്രം, മുറിപ്പെട്ട പൊന്നു കർത്താവ് ആ നല്ല ഒലിവ് മരത്തോടെ നമ്മളെ ഒട്ടിച്ച് ആ അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളിൽ നമ്മൾ അങ്ങനെ അവകാശികളാണ്. കാട്ടിലും കൈപ്പുതിരും കുടിച്ചോണ്ടിരുന്ന നമ്മളിപ്പോ ഫലപ്രദമായ വേരിന്റെ ജീവരസത്തിന് നമ്മൾ പങ്കാളികളായി. അബ്രഹാമിൽ നമ്മൾ വാഗ്ദത്തം പ്രാപിച്ചു. ഇപ്പൊ നമ്മളിങ്ങനെ നല്ല ഒരു മരത്തെ കയറി ഇങ്ങനെ ഇരിക്കുക, ഫലപ്രദമായ വേരിന്റെ ജീവരസത്തിന് പങ്കാളിയാക്കി ഇങ്ങനെ ഇരിക്കുക, അഭിമാനിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം, സ്വാഭാവികമായി ഈ മരത്തെ വളർന്ന കൊമ്പ് പോലും അവിശ്വാസം വന്നപ്പോ ഒടിച്ചു കളഞ്ഞെങ്കിൽ നീ വിശ്വാസത്തിൽ നിലനിന്നോണം എന്നെ വാക്കൊക്കെ അവർ ഞെളിയാതെ ഭയപ്പെടില്ല, ഞെളിയാതെ ഭയപ്പെടും. നമ്മൾ വിനയപൂർവ്വം വേണം ജീവിക്കുക, സൗമ്യതയുണ്ടായിരിക്കണം നമ്മളിൽ. സ്തോത്രം. ഞാൻ ദൈവം വിശദീകരിക്കുന്നില്ല. കൊമ്പുകൾ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് ഒലിവ് മരത്തിന്റെ ഫലപ്രദമായ വേരിന് അബ്രഹാമ്യ വേർ വിശുദ്ധം, അബ്രഹാമ്യ അവകാശങ്ങളിൽ വാഗ്ദത്തങ്ങൾ അവകാശമായി. ഇതിനെ യേശു ക്രിസ്തു എന്നും ചിത്രീകരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ സന്ദർഭം അനുസരിച്ച് നോക്കുമ്പോൾ പിതാക്കന്മാർ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകൾ വിശുദ്ധം എന്ന് പറയുമ്പോൾ പിതാക്കന്മാരെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അബ്രഹാം തുടങ്ങിയ അവരുടെ അവകാശം, അതിന്റെ ഫലപ്രദമായ വേരെന്ന് പറയുമ്പോൾ അവരിലെ പിന്നെ ദൈവിക വാഗ്ദത്തങ്ങൾ. നമുക്കറിയാമല്ലോ യോസഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഫലപ്രദമായ മുന്തിരിവള്ളി, സ്തോത്രം, ആ വേരിന് നമ്മളെ പങ്കാളികളാക്കി. സ്തോത്രം. കൊമ്പുകളുടെ നേരെ ഇനി പ്രശംസിക്കരുത് എന്ന് പറഞ്ഞ യഹൂദനെ നേരെ നോക്കി മൂക്ക് മൂക്ക് ചൊടിക്കരുത്, കണ്ടോടാ ഞങ്ങള് നിങ്ങളൊക്കെ ഇപ്പോഴും ആ അടിവത്വത്തിൽ കിടക്കുക, ഞങ്ങളെ കണ്ടില്ലേ എന്ന് പറയല്ലേ. സത്യദൈവമായി ഞങ്ങൾക്ക് ബന്ധമായി, നിന്നെക്കാൾ ഞങ്ങളായിരുന്ന ദൈവത്തോട് അടുത്തവരെന്ന് പറഞ്ഞു. നീ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്, പ്രശംസിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നീ വേരിനെ അല്ല വേർ നിന്നെ അത്ര ചുമക്കുന്നതെന്ന്, നമ്മളല്ല നിൽക്കുന്നത് കേട്ടോ, താങ്ങി നിൽക്കുന്നോട് നിൽക്കുന്നതേ ഉള്ളേ, നിൽക്കുകയല്ല താങ്ങി നിർത്തുന്നോട് നിൽക്കുന്നതേ ഉള്ളൂ. ഡോക്ടർ നോക്കണേ,
എന്ന് ഓർക്കുക. എന്നാൽ നിന്നെ അടുത്തോ എനിക്ക് പ്രശംസിക്കാനൊക്കെ എന്താ, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടുത്തി കളഞ്ഞു നീ പറയും. ശരി, അത്ര സത്യ
അവിശ്വാസ തലവ.
സ്തോത്രം. വിശ്വാസത്താൽ നീ നിലനിൽക്കുന്നു, നീ നിൽക്കുന്നു.
ഞെളിയാണേ,
സ്വാഭാവിക കൊമ്പുകളെ നീ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ രക്ഷ നഷ്ടപ്പെടുകയെന്ന് പറയുന്നവരൊക്കെ ഇത് വായിച്ചോണേ,
മനസ്സിലാവുന്നുണ്ടോ?
കൃപയിൽ നിലനിന്നാൽ സ്തോത്രം. ആകയാൽ ദൈവത്തിന്റെ ദയയും കണ്ണിതവും, ഇത് രണ്ടുമുണ്ട്, ദയയുമുണ്ട് കണ്ണിതവുമുണ്ട്. നമ്മളോടും ദയ കാണിച്ചാൽ ഇങ്ങനെ കയറി വന്നു, പക്ഷെ കണ്ണിതവുമുണ്ട്. സ്തോത്രം. ദയയും കണ്ണിതവും നോക്കുക. രക്ഷയുടെ ഒന്നാം ഘട്ടം മഹാദയയിൽ, കരുണയിൽ, ഔദാര്യമായി കൃപയാൽ കിട്ടി. രണ്ടാം ഘട്ടത്തിൽ ആ കൃപയിൽ നമ്മൾ നിലനിൽക്കണം. സ്വന്തം വഴിയിലേക്ക് പോകരുത്. വീണവരിൽ ദൈവത്തിന്റെ കണ്ണിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയ്യം തന്നെ. അപ്പൊ ദയ അനുഭവിക്കാൻ എന്ത് വേണം? ദയയിൽ നിലനിന്നോണം. കൃപയിൽ നിലനിന്നാൽ കൃപയാ എന്ന് പറഞ്ഞാൽ കർത്താവ് ഞാൻ ഏതുമില്ല എന്ന് ആശ്രയ ബോധത്തിലും ആ വിശ്വാസത്തിലും സമർപ്പണത്തിലും നിലനിന്നോണം. ഒരിക്കലും നമ്മൾ സ്വന്തമായതിൽ പ്രശംസിച്ച് പോകരുത്. സ്വയനീതിയിൽ പ്രശംസിച്ചരുത്. നമുക്ക് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് പിന്നെ ആവർത്തിക്കണ്ടല്ലോ, മുമ്പോട്ട് പോകുന്നു. അല്ലെങ്കിൽ നീയും
പറയാൻ വായിക്കാൻ പേടി തോന്നില്ലേ? അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാൻ ഞാൻ
അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തൻ. അവർ വീഴേണ്ടതിനോ ഇടറിയത് അല്ലാന്ന, ഇനിയും ദൈവം അവരെ ഒട്ടിക്കാൻ ശക്തനാണ്. സ്വഭാവത്താൽ കാട്ടുപരമായ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒരു മരത്തിൽ എത്രയധികമായി. ജാതികളെ, നിങ്ങൾക്ക് ഉപവിഗ്രഹങ്ങളെ സേവിച്ച് ആകാശത്തിലെ ശക്തി നിൽക്കും, അന്ധകാരത്തെ ലോകാധിപതിക്കും. ദൈവമില്ലാതെ, ഇസ്രായേലിനോട് സമ്മതമില്ലാതെ, വാഗ്ദാന ദൈവങ്ങൾക്ക് അന്യരായി, ലോകത്തിൽ ദൈവമില്ലാത്തവരായി, മൂഢന്മാരായി, ഇവിടുത്തെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് നടന്നിരുന്ന നിങ്ങൾക്ക് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് രക്ഷിച്ചുവെങ്കിൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി അവരെ ഒട്ടിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. സ്വഭാവത്താൽ കാട്ടുമായ വരവായതിനെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചു എങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്രയധികമായി.
നമ്മളെ ഒട്ടിച്ചെങ്കിൽ നമ്മളെക്കാൾ അധികമായിട്ട് അവരെ.
അടുത്തത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇനി പിന്നെ സഹോദരന്മാരെ അറിയാം, എല്ലാരെയും കൂടെ ഉൾപ്പെടുത്തി കാര്യം ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടെ. ഒരു രഹസ്യം നിങ്ങൾ അറിയാതിരിക്കരുത്. എന്താണ്? ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം, അങ്ങനെയുണ്ട്, അത് നമുക്കൊരു പ്രതീക്ഷയാണ്. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായി കാഠിന്യം, അംശമായിട്ടാണ് കാഠിന്യം ഭവിച്ചിരിക്കുന്നു. എന്താ ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ? ലൂക്കോസ് 21:24 ഒന്ന് വായിക്കാമോ? ഇസ്രായേലിന്റെ നഷ്ടം എന്തുവരെയാണ്? ജാതികളുടെ കാലം തികയുവോളം അവർ യെരുശലേമിനെ ചവിട്ടിക്കളയും. ജാതികളുടെ കാലം തികയുവോളം, പ്രിയപ്പെട്ട ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ മുന്നറിഞ്ഞ കർത്താവിനെ അറിയാൻ ജാതികളുടെ എത്ര പേരെ എന്നൊക്കെ ഇവിടൊക്കെ വരുക. അതെ, ജാതികളുടെ കാലം തികയുവോളം. സ്തോത്രം. ജാതി ഇസ്ലേമിനെ മറക്കല്ലേ കേട്ടോ. ടെമ്പിൾ മൗണ്ടിൽ ജാതികളായിപ്പോ, ജാതികളുടെ കാലം തികഞ്ഞില്ലെന്നർത്ഥം. പക്ഷെ അവിടെ എഗ്രിമെന്റിലേക്ക് വരിക, അവിടെ എഗ്രിമെന്റിലേക്ക് വരിക, ജാതികളുടെ കാലം തീരുക, മറക്കല്ലേ. സ്തോത്രം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്തോത്രം. ഇനി നമുക്ക് അധികം കാലമില്ല. സമാധാനത്തിന് വേണ്ടി സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തോണ്ടിരിക്കുക, ഗാസ സ്ട്രിപ്പൊക്കെ വിട്ടുകൊടുക്കുക. നമ്മൾ കണ്ടു സെറ്റിൽമെന്റ്സ് ഒക്കെ ഇടിച്ച് തകർത്തിട്ടാണ് കൊടുക്കുന്നത്, കോടികളുടെ നഷ്ടമാണ്. വല്ല വിധേനി എന്ത് വേണം? സമാധാനം വേണം. ഫലസ്തീനെ നിങ്ങളെ, നിങ്ങൾക്കും സ്വയം ഭരണ അവകാശം തരാം, ഞങ്ങളെ നിങ്ങൾ അംഗീകരിച്ചേക്കണം. ആ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നോണ്ടിരിക്കുക. മാത്രമല്ല സ്തോത്രം, ഞങ്ങളോട് പറഞ്ഞു എന്ന് ഓർമ്മയില്ല പ്രിയപ്പെട്ടവര്. അതായത് ഈ ടെമ്പിൾ മൗണ്ടിന്റെ ഭാഗത്ത്, ഡോമദോറോക്കിന്റെ ഭാഗത്ത് വളരെ പഠനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ അടിയിൽ വലിയൊരു തുരങ്കം കണ്ടുപിടിച്ചു.
വലിയൊരു തരംഗം കണ്ടുപിടിച്ച് ആ തരംഗത്തിൽ വളരെ സീസ്മോളജിക്കൽ സർവേ ഒക്കെ നടത്തിയപ്പോൾ അതിനടുത്ത് 40 ടൺ വരെ തൂക്കം വരാവുന്നതും സമചതുരാകൃതിയുള്ളതുമായ വലിയ കല്ലുകൾ കിടക്കുന്നു. ആർതർ ഹോഫ്മാൻ എന്നയാളിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് അത് നടത്തിയത്, സർവേ നടത്തിയത്. അത് 322 അടി വടക്കോട്ട് മാറാം. ഇപ്പോൾ ടെമ്പിൾ നിൽക്കുന്നതിൽ, ആലയം നിൽക്കുന്നതിൽ നിന്ന്, ഡോം ഓഫ് ദ റോക്ക് നിൽക്കുന്നതിൽ നിന്ന് 322 അടി വടക്കോട്ട് മാറിയാണ് ഈ വലിയ കല്ലുകൾ നിരനിരയായി കിടക്കുന്നത്. ആ കല്ലുകൾ കുറച്ച വിശദീകരണമേ ഉള്ളൂ. എന്താ വിശദീകരണം? വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് സലോമോൻ ആലയത്തിന് അടിസ്ഥാനം. സ്തോത്രം. കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ലെന്ന്. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു കല്ലുമില്ല. പക്ഷേ യെശയ്യാവിന്റെ ആറിൽ പറയുന്നത് പോലെ കരിമരവും കരുവേലവും വെട്ടിയാൽ ഒരു കുറ്റി ശേഷിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. അത് തന്നെ ഇസ്രായേലിലൂടെ പൗലോസിലൂടെ പറയുന്നത്. മുഴുവൻ തല്ലയില്ല, കുറ്റി അവിടെ ഉണ്ട്, പൊട്ടിക്കളിക്കാൻ. സ്തോത്രം. അതേ ഉള്ളൂ വിശദീകരണം. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അതിനുശേഷം വളരെ ഇപ്പോഴത്തെ പ്രശ്നം കൂടുന്നതിന് കാരണമാണ് അൽക്കോയിദയും അൽ അക്സ മാർട്ടിയൽ സ്ക്വാഡ് ഒക്കെ ഉണ്ടായി. മാർട്ടിയൽ സ്ക്വാഡ് ഈ സൂയിസൈഡ് ബോംബിംഗ് നടത്തുന്നതിലൊക്കെ പ്രധാന ഗ്രൂപ്പും അൽ അക്സ മാർട്ടിയർ സ്ക്വാഡ് എന്ന് പറയുന്നവരാണ്. അൽ അക്സ എന്ന് പറഞ്ഞ അൽ അക്സ ദൈവാലയം, ഈ ദൈവാലയത്തിന് പറയുന്ന പേര് അൽ അക്സ ദൈവാലയമാണ്. അതുകൊണ്ട് അവര് ജീവൻ കൊടുത്തു അതിനെ നിർത്തണം, ഇത് പോകുമോ എന്നുള്ള പേടിയാണ്. ഈ രണ്ടാം മോസ്കാണ്, മക്കായിലെ കഴിഞ്ഞ രണ്ടാം മോസ്കാണ്. അവർക്ക് പ്രിയപ്പെട്ടത് ആ സ്ഥലം, അത് പോകാതിരിക്കാൻ അവര് ടെററൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വല്ലവിധനെ അത് പിടിച്ചു കൊടുക്കണം. ഇവിടെ ഇത് വർദ്ധിച്ചു വരുമ്പോൾ കഴിഞ്ഞ ദിവസവും ഫ്രണ്ട്സ് ന്യൂസിനകത്തും വായിച്ചു, ഒരിക്കലും അധികാരം കൊണ്ട് ടെററിനെ കീഴ്പ്പെടുത്താൻ കഴിയും. നമ്മളെങ്ങനെ അറിയും? ഒരിക്കലും മരിക്കാൻ തയ്യാറായവന്റെ മുമ്പിൽ ഏത് പോലീസും പരാജയപ്പെടും ഇല്ലേ? മരിക്കാൻ തയ്യാറാണ്. ഇത് ലോകത്തിൽ ഭീഷണിയാവും. ഇവിടെ ഒരു സമാധാനത്തിനുള്ള സാധ്യത വളരെയുണ്ട്. അതുകൊണ്ട് വേറൊരു വഴിക്ക് ചർച്ച നടക്കുന്നു. കേക്കണേ, വേറൊരു വഴിക്ക് ചർച്ച നടക്കുകയാണ്. എന്താണ് ചർച്ച? അതായത് ഈ മോസ്ക നിർത്തിക്കൊണ്ട് തന്നെ അപ്പുറത്തെ ദൈവാലയം പണിക്കാൻ അവരുടെ ആവശ്യമാണ്. വെളിപ്പാട് ദിവസം 14:1 വായിച്ച് അവിടെ ഇങ്ങനെ കാണാം. പിന്നെ ദണ്ടു പോലെയുള്ള ഒരു കോൾ എന്റെ കയ്യിൽ കിട്ടി, കൽപ്പൻ ലഭിച്ചത്. നീ എഴുന്നേറ്റ് ആലയത്തെയും അതിൽ നമസ്കരിക്കുന്നതിനെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ 42 മാസം വിശുദ്ധ നഗരത്തെ ചവിട്ടിക്കളയും. നോക്കണേ, അപ്പോൾ പീഡന കാലത്ത് പണിയാൻ പോകുന്ന ദൈവാലയത്തിന്റെ ചിത്രമാണ്. ആ ചിത്രത്തിൽ പറയുകയാണ്, ഒരു കാര്യം ചെയ്യ്, അളക്ക്, പക്ഷേ പ്രാകാരം അളക്കണ്ട, അതാർക്കാ? അപ്പൊ നോക്കണേ, ഈ 322 അടി വടക്കു മാറി ഈ അടിസ്ഥാന കല്ലുകളിന്റെ മേൽ ആലയം പണിയാനിടയായാൽ ഇപ്പൊ മോസ്ക് നിൽക്കുന്നിടം പ്രാകാരമായി വരാം. അത് ഇടിക്കാതെ, മനസ്സിലായോ, പ്രാകാരത്തിൽ മോസ്ക് നിൽക്കും, അപ്പുറത്ത് ആലയം ഉണ്ടാണ്. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തലവേദനയ്ക്കൊരു പരിഹാരം ഉണ്ടാകും. സ്തോത്രം. പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, അതിവിടെ നടക്കും, അതിവിടെ നടക്കും. ചാകുന്നതിനും കൊല്ലുന്നതിനും ഒരു കണക്കില്ലേ? ലോകത്തിലെ സമാധാനം വേണ്ടേ? മാത്രമല്ല, ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ തുടങ്ങുക, UN സീല് പൊട്ടിച്ച് അവര് യുറേനിയം എന്ത് ചെയ്യാൻ തുടങ്ങുക. ഗതികേട് വന്നാൽ മനസ്സിലായില്ലേ, എന്തും പ്രയോഗിക്കും. മാത്രമല്ല, ആകാശത്തോടെ പറക്കുന്ന വിമാനം അത് കയറുന്നത് വരെയൊക്കെ നമുക്ക് പരിശോധന നടത്താം. അതിനകത്തിരിക്കുന്നുണ്ട് കയ്യിൽ ബോംബില്ലെന്ന് ഉറപ്പ് വരുത്താം. താഴേന്ന് അതിനെ ആക്രമിക്കുന്ന ഒരു സംവിധാനവും ശക്തിയും തീവ്രവാദികൾക്കുണ്ടായാൽ പേടിയാകുന്നു. മനസ്സിലാവുന്നു? എന്തിനാ പേടിക്കുന്നത്? ഉണ്ടായാൽ അങ്ങനെയൊക്കെയുള്ള സാധ്യതയിലേക്ക് വരും. അങ്ങനെ രണ്ട് കൂട്ടരും സമാധാനത്തിൽ നിർബന്ധിതരാകും. വെളിപ്പാട് 11 നടക്കും. മോസ്ക് ഇടിക്കുകയുമില്ല, അപ്പുറത്തെ മന്ദിരവും പണിയും. ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞത്, സ്തോത്രം, ഇവിടെ പ്രാകാരത്തിൽ അബ്രഹാമിന്റെ സന്തതിയിലെ ഇസ്മായിലിയർ നിസ്കരിക്കുകയും അപ്പുറത്ത് ആലയം പണിത് ഇസഹാക്കിന്റെ സന്തതികൾ നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകും. അഗ്രിമെന്റ് ഉണ്ടാകുമ്പോൾ ബിൽ ക്ലിന്റൺ അതിനെക്കുറിച്ച് ചെയ്ത പ്രസംഗം പത്രത്തിൽ വായിച്ചു. Both the children of Abraham, the Ishmaelites and the Israelites, I foresee the day when they coexist side by side in harmony and in peace. എന്ന് പറഞ്ഞ അദ്ദേഹം ചെയ്ത പ്രസംഗം, ആ അഗ്രിമെന്റിന്റെ സമയത്ത് ചെയ്ത പ്രസംഗം പത്രങ്ങൾ പ്രസിദ്ധപ്പെടുത്തി ഞാൻ വായിച്ചു തുറക്കും. ഏതവസ്ഥ അത് പറയുന്നു? ക്ലിന്റൺ പറഞ്ഞുകൊണ്ടല്ല, എന്റെ പൊന്നു കർത്താവിന്റെ തിരുവചനം ആകാശം മുഴുവൻ ഒഴിഞ്ഞു പോയാൽ നീക്കമില്ലാതെ ഈ വാഹനത്തിൽ അത് പറയുന്നതുകൊണ്ട് അത് നടക്കാൻ പോവാ. ജാതികളുടെ പൂർണ്ണസംഖ്യത്തെ കൈകാര്യം. നമ്മളിപ്പോഴും വയലോട് വയലും വീടോട് വീടും കൂട്ടാനും സ്തോത്രം വല്ല വിധേനയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഉപാധിയായി ആത്മീയരെ കൂട്ടുകയാണ്. സ്തോത്രം ലോകത്തെ പ്രസാദിപ്പിക്കുവാനാണ് നാം ഇന്നും വ്യഗ്രത കൊള്ളുന്നതെങ്കിൽ അതുപോലെ ഒരു നഷ്ടം ഉണ്ടാകാൻ കാണുകയില്ല. സ്തോത്രം കണ്ടേ, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാണിച്ചു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും മുഴുവൻ രക്ഷിക്കപ്പെടും പറഞ്ഞാൽ ആ സകല ഇസ്രായേൽ രക്ഷിക്കപ്പെടുമോ? ഇപ്പൊ ഈ കാബാലിസം ഒക്കെ കൊണ്ടു നടക്കുന്ന ഇസ്രായേൽ ആവും. അറിയാമല്ലോ കാബാലിസം, പിജാദിനെ സേവിക്കുന്നവർ അവരുടെ ഇഷ്ടം പോലെ ഒക്കൾ പ്രാക്ടീസസ് അന്നേ ഉണ്ട്, 1st century ഉണ്ട്. ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ യഹൂദന്മാർ അന്നേ ഉണ്ട്, പിന്നെയാണ് ഇന്നില്ല. അത് ഇന്ന് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അത് ഇന്ന് ഒക്കൾ പ്രാക്ടീസസ് പ്രത്യേകിച്ച് പാശ്ചാത്യരുടെ വളരെ വർദ്ധിച്ചു വരിക. മന്ത്രവാദം തുടങ്ങിയത് ചില പത്രങ്ങൾ നടത്തിയ സർവേ സംബന്ധിച്ച് ഇന്ത്യയിലെ ഹിന്ദു പത്രവും റിപ്പോർട്ട് ചെയ്തത് ഞാൻ ചില നാളുകൾക്ക് മുമ്പ് വായിച്ചു തുറക്കുന്നു. ജർമ്മനിയിൽ 70% പേരും സം സോർട്ട് ഓഫ് ഒക്കൾ പ്രാക്ടീസസ് ഉള്ളവരാണ്, 70%. ഈ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ പത്രത്തിൽ വായിച്ചില്ലേ, ഒരു വലിയ ഫ്രാൻസിലെ ഒരു വലിയ ഒരു ഒരു കളിക്കാർ ഫുട്ബോൾ പ്ലെയർ വായിച്ചോ? വായിച്ചില്ല അല്ലേ? വേണ്ട, ഞാനത്തെ പത്രം. അദ്ദേഹം രാത്രി 3 മണിക്ക് അൻ അനോണിമസ് സൗണ്ട് ഹാസ് കോൾഡ് ഹിം അപ്പ്, വേക്ക്ഡ് ഹിം അപ്പ് ആൻഡ് ടോൾഡ് ഹിം ദാറ്റ് ഹി ഷുഡ് റീജോയിൻ ദ ഫ്രഞ്ച് ടീം, നാഷണൽ ടീം, ആൻഡ് ഹി ഹാസ് ഡിസൈഡഡ് ടു കം ഔട്ട് ഓഫ് ഹിസ് സെക്ലൂഷൻ. എന്നിട്ട് ഫ്രാൻസിന്റെ ടീമിൽ ചേരാൻ കാര്യം അയാൾ പറയുന്നത്, എനിക്കൊരു ഒരു 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 ശബ്ദം വന്നതിനോട് പറഞ്ഞു, സഹോദരങ്ങളെ ആരാണ്ടൊരു സ്വപ്നം ആരാണ്ടൊരു ശബ്ദം വന്നതിനോട് പറഞ്ഞു എന്നും പറഞ്ഞു വരുന്ന കർത്താവിനെ ഇത് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന അറിയാമെന്നും ആ ഒരു കാര്യം കൊണ്ട് മാത്രം നിങ്ങൾ വിശ്വസിക്കരുത്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതവും അവരുടെ ഉപദേശവും പരിശോധിച്ചിട്ട് മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. എല്ലാവരും എന്റെ കൂടെ ഉണ്ടോ? ഇന്ന് ഉപദേശവുമായി ബന്ധമില്ലാതെ നടക്കുന്ന ആളുകളൊക്കെ അവരുടെ സാക്ഷ്യം നിങ്ങൾ പരിശോധിക്കണം. സാക്ഷ്യം പരിശോധിച്ചാൽ അവർക്കൊക്കെ ആപ്പരിഷൻസ് പ്രത്യക്ഷപ്പെട്ട് അവരെ നിയോഗിച്ചെന്ന് ബെനിഹിൻ ഞാൻ നേരിട്ട് 2000 വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ദുബായിൽ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. സുവിശേഷം കേട്ടിട്ടല്ല, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു.
They fixed right into mine. I remember the nail-pierced hands.
എങ്ങനെ പറഞ്ഞോണ്ട് അദ്ദേഹം തന്റെ പാംസ് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കായിരുന്നു.
I remember the nail-pierced hands, that flowing hair. I remember the inner white tunic and the scarlet outer coat. And those eyes fixed on me. I remember those eyes still. And he smiled at me. That was a magnetic smile. He smiled at me and said, I need you. I take you as my own.
എന്റെ പൊന്നു സഹോദരങ്ങളെ,
യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിൽ കയ്യട വെള്ളയിലല്ല ആണി അടിച്ചത് കേട്ടോ. കയ്യട വെള്ളയിൽ ആണി അടിച്ച ഒരു ആ പുരുഷൻ ആ പാപത്തിന് പ്രതിഷ്ഠപ്പെട്ടെന്നുള്ളത് അത് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടപ്പോ. അതുപോലെ എനിക്ക് അദ്ദേഹത്തോട് കൂടുതൽ സഹതാപവും അനുകമ്പയും തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം, തോമാരാടാ എന്ന് ചോദിക്കല്ലേ. ഞാനൊരു ദൈവദാസൻ കർത്താവുമായി അടുത്ത് വന്നുള്ളയാൾ. ഞാൻ ബിൽ ക്ലിന്റന് വേണ്ടിയും ജോർജ് ബുഷിന് വേണ്ടിയും പിന്നെ ഇന്ത്യയിലെ മൻമോഹൻ സിംഗിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല തെരുവിലെ തെടിക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കറിയാം കോട്ടയത്ത് വിചാരണം ചെയ്യുന്ന ചില ആളുകളെ എനിക്കറിയാം. ഞാൻ അവരെയൊക്കെ പ്രാർത്ഥന ഓർക്കാറുണ്ട്. ദൈവമേ അവനെ എത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇടി കടിച്ചിട്ട് പോറ്റമായിരിക്കും. ഒരു ഹോട്ടലിലെ തൊഴിലാളിയായിരുന്നു എനിക്ക് കുറെ വർഷങ്ങളായിട്ട് അവനെ അറിയാവുന്ന. അവന്റെ ശരീരത്തൊക്കെ അങ്ങ് ഇങ്ങനെ മഴ മഴ മഴയായിട്ട് വന്നു. ഇപ്പൊ അവൻ ശരം മുഴുവൻ മഴകളായിട്ട് ആ ഫുട്പാത്തിൽ കിടന്ന് തെണ്ടുന്ന കാണുമ്പോ എലിച്ചെറിയ ഏതോ എന്തോ. ഞാൻ അവനെ എനിക്കാ ഞാൻ വേണ്ടി പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതേ മൻമോഹൻ സിംഗിന് വേണ്ടി മാത്രമല്ല ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷകനാ. പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ആപ്പരിഷൻസ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു വരുമ്പോ തന്നെ നിങ്ങൾ ഓർത്തോണം, ദാറ്റ് ഈസ് അൺബിബ്ലിക്കൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോലും ആരോടും സുവിശേഷം പറയുന്നില്ല. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോലും സുവിശേഷം അറിയിക്കാനുള്ള പദവി ദൈവം നമുക്ക് തന്നിരിക്കുക. അതാണ് പൗലോസിന് ദൈവം ദമസ്കോസ് വെടിവാതിലിൽ വെച്ച് പ്രത്യക്ഷനായി. താഴെ വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. നീ ആരാ?
ഞാൻ. നീ ഉപദ്രവിക്കുന്ന അവസരനായി എഴുന്നേക്ക എഴുന്നേക്ക. നിശ്ചയേണ്ട അവിടെ എന്നെ അറിയിക്കുന്നു. യൂതരെ വീട്ടിൽ ചെന്നിരിക്കുക. മൂന്ന് ദിവസം വെള്ളം കുടിക്കാതിരുന്ന പ്രാർത്ഥന. ദൈവമേ കണ്ണും കാണുന്നില്ല, കണ്ണും കാണാതെ വെള്ളം കുടിക്കാതെ പ്രാർത്ഥനയാ. എന്താ പ്രാർത്ഥിക്കുന്നേ? ദൈവമേ ചെയ്യേണ്ട എന്താ നിന്നോട് പറയാമെന്ന് പറഞ്ഞല്ലോ, ചെയ്യേണ്ട എന്താ നിന്നോട് പറയാമെന്ന് പറഞ്ഞല്ലോ, അറിയിക്കണേ അറിയിക്കണേ അറിയിക്കണേ. പക്ഷേ മൂന്ന് ദിവസം പ്രാർത്ഥിച്ചിട്ടും പിന്നെ ഒരു അരുളപ്പാട് ഉണ്ടായില്ല. അരുള ബാക്കി ആരാ പറഞ്ഞു വന്ന് പറഞ്ഞത്? അനന്യാസോട് പറഞ്ഞു. നീ എവിടെയെല്ലാം പറഞ്ഞു? അനന്യാസം എന്ന് പറഞ്ഞു. ചൗലേ ചൗലേ സഹോദര, നിനക്ക് വഴി വെച്ച് പ്രത്യക്ഷനായ കർത്താവ് എന്നെ അയച്ചേക്ക, എഴുന്നേക്ക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്ക, പ്രാർത്ഥിക്ക, സ്നാനമേൽക്ക, സ്തോത്രം, ഭക്ഷണം കൈക്കൊണ്ട് വിലപ്പെട. അവന്റെ മേൽ കൈവച്ചു, പ്രാർത്ഥിച്ചു, കണ്ണു ചെതുമ്പല് പോലെ വീണു, അവൻ എഴുന്നേറ്റു, സ്നാനമേറ്റു, സ്തോത്രം, ഭക്ഷണം കൈക്കൊണ്ടു, വിലം പ്രാപിച്ചു, കൂട്ടായ്മയിൽ ചേർന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പോലും ആരോടും സുശീലം പറയുന്നില്ല. സ്തോത്രം. സുശീലം പറയാൻ ആരുമില്ല എന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ ദർശനങ്ങൾ ചിലപ്പോൾ ചിലർക്കുണ്ടാകാം. പക്ഷെ സുവിശേഷത്തിലെ സന്ദേശം എഴുതപ്പെട്ട വചനത്തിലൂടെയോ പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷത്തിലൂടെയോ ആണ് ദൈവം കൊടുക്കുന്നതെന്നുള്ളത് വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു സത്യമാണ്. ഇതിന്റെ കൂടെ ഉണ്ടോ? വേദപുസ്തകമായിട്ട് ചേരുകയല്ലോ, വേദപുസ്തകവുമായിട്ട് ചേരുകയല്ലോ തന്നെയല്ല. എനിക്ക് മനസ്സിലാകാത്തത് സുവിശേഷം വ്യക്തമാക്കപ്പെടാത്ത നമ്മുടെ പരിപാടികൾ അത് സുവിശേഷത്തിന് വിലങ്ങുതടിയ. സങ്കടമുണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ നേരെയില്ലല്ലോ. പ്രിയ സഹോദരങ്ങളെ, ഒരു വൻകിട ക്രൂസഡ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയും, സ്ഥാപനവൽക്കരണം, പ്രസ്ഥാനവൽക്കരണമാണ് ഇന്നത്തെ സുവിശേഷീകരണത്തിന് ഏറ്റവും വലിയ തടസ്സം. ഒരു പരിപാടിക്കാണ് എല്ലാവരും ഉണ്ട്. ഒരു പരിപാടിക്ക് എനിക്കറിയാം. ഞാൻ ഒരിക്കൽ രാത്രി ചില ദിവസങ്ങളിൽ എനിക്ക് പകൽ ഹൈസ്കൂളിൽ ക്ലാസ് കൊടുക്കണം, രാത്രി അടൂരിനടുത്തൊരു സ്ഥലത്ത് ബൈബിൾ മീറ്റിംഗുണ്ട്. ഞാൻ വേറെ സഹോദരനെ കൂട്ടി എന്നും വണ്ടിയെ പോയിട്ട് വരികയായിരുന്നു. അവിടെ യോഗം കഴിഞ്ഞ ആളുകൾ സംസാരിച്ചൊക്കെ തിരിച്ചു വരുമ്പോൾ തന്നെ വളരെ വൈകും, ഒരു മണി രണ്ടു മണിക്കൊക്കെയാ പോരുന്നത്. പോരുമ്പം ഒരിക്കൽ ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിൽ കല്ലിശ്ശേരി പാലത്തിനോട് വന്നപ്പോൾ മുമ്പിൽ ഒരു വാൻ ബാക്കി തുറന്നു വെച്ച മാരുതി വാൻ കാലുമൊക്കെ നീട്ടിട്ട് ആളുകൾ ശരീരം ഒന്ന് അടക്കിയിരിക്കുന്നു. നോക്കി പാസ് ചെയ്ത് പോരുമ്പോഴാണ് ഇപ്പം പാലം കടന്ന് ഞങ്ങൾ പാസ് ചെയ്ത് വേഗം പാസ് ചെയ്ത് പതുക്കെ പോരുന്നു. പാസ് ചെയ്ത് വരുമ്പോഴാണ് സൈഡിൽ വലിയ ക്രൂസേന്ന് നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ സാർ ബേഴ്സലോട് പറഞ്ഞപ്പോൾ അവരും ഹല്ലേലൂയ്യാന്ന് അവരും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അന്ന് അവിടെ വെച്ച് കണ്ടെങ്കിൽ പിറ്റേ ദിവസം ചങ്ങനാശ്ശേരി വെച്ചുകൊണ്ടു, മൂന്നാം ദിവസം കുറിച്ചിയിൽ വെച്ച് കണ്ടു. അപ്പോ ഈ സഹോദരന് അതിലൊരാളിനെ അറിയായിരുന്നു. പിറ്റേന്ന് ഒരു ദിവസം പകലവരെ കണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ബാങ്കിലെ മാനേജറാണ്, വളരെ ഹൈലി പ്ലേസ്ഡ് ആണ്, സുവിശേഷത്തിന് വേണ്ടി വലിയ താല്പര്യമാണ്. നോട്ടീസ് ഒട്ടിക്കാനുമൊക്കെ പോകും. പക്ഷേ അദ്ദേഹത്തോടുകൂടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അദ്ദേഹം രക്ഷിക്കപ്പെട്ടാന്ന് അറിയത്തില്ല. പരിപാടി നടത്താനാണ് എല്ലാവരും ഉണ്ട്. കൺവെൻഷന്റെ നോട്ടീസ് ഒട്ടിക്കാനും ബാനർ വലിച്ചു കെട്ടാനും ഫണ്ട് തിരിക്കാനും ഫണ്ടിന് കൊടുക്കാനും വോളണ്ടിയർ ട്രെയിനിങ്ങിന് വോളണ്ടിയർ ആകാനും കസേര വർക്കിടാനും പന്തൽ കെട്ടാനും ഇതിനെല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ട്. അടുത്ത വീട്ടിൽ സുവിശേഷം പറഞ്ഞിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായില്ലേ? അടുത്ത വീട്ടിൽ സുവിശേഷം പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു ഒരു സ്റ്റാർ വാലിയുള്ള ഒരാളിനെ കൊണ്ടുവന്ന് യോഗം നടത്താനായിട്ട് അങ്ങ് തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ അവിടെയുള്ള സകല സഭകളെയും വിളിച്ചു കൂട്ടും. വിളിച്ചു കൂട്ടി പിന്നെ മാസത്തിൽ ഒന്നും രണ്ടും യോഗങ്ങൾ ഇവരെല്ലാം വിളിച്ചു കൂട്ടി കമ്മിറ്റികളായി സംഘടനയായി പരിപാടിയായി അടുത്ത ഒരാറ് മാസത്തേക്ക് മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം ഇതിനു വേണ്ടി കൂടുക, ഫണ്ട് പിരിക്കുക. ഈ ആ പ്രദേശത്തുള്ള ഒരൊറ്റ സഭയിൽ ഒരാറ് മാസത്തേക്കെങ്കിലും ഒരു കൂട്ടായ്മ നടക്കില്ല. വേറെ ഒന്നും എന്ത് നടന്നാലും അതിനെല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാ. എന്റെ കൂടെ ഉണ്ടോ? ഒരു പരസ്യയോഗത്തിന് പോലും അവിടെ എങ്ങും ആളില്ല. ആരെയും അവരെല്ലാം പോവുക. എന്തിന്? ഇതിന്റെ കമ്മിറ്റിക്കും കൗൺസിലിനും ഇതിന് ഫണ്ട് പിരിക്കാനും ഇതിന് മീൻസ് പ്രൊമോഷൻ വർക്ക് ചെയ്യാനും നടക്കുക. ഇത് വൻ തുക മുടക്കി ഈ ആറ് മാസത്തെ ഒരു വലിയ കൺസെപ്റ്റ് ഒരു വൻ പരിപാടിയാക്കി പത്രത്തിൽ ഒരു ഫുൾ പേജ് സപ്ലിമെന്റും ഒക്കെ കൊടുത്ത് ഭയങ്കര ഒരു എന്തായാലും വലിയ പരിപാടിയാക്കി. സ്റ്റാർ വാലിയുള്ള ദേവദാസനെ കൊണ്ടുവന്നു. വലിയ പാട്ട് സംഘങ്ങളൊക്കെ വന്ന് പാടി ഒരു മണിക്കൂറോ അരമണിക്കൂറോ അങ്ങേര് പ്രസംഗിക്കും. അത് അയാൾ അതിന് മുമ്പ് കാണിച്ച വീരസാഹസങ്ങളുടെ മസാല ചേർത്ത വർണ്ണന, എന്നിട്ട് യോഗസൗഖ്യമാണെന്ന് പറഞ്ഞ് ചിലപ്പം ദൈവസന്നിധിയിൽ കർത്താവിനോട് ആശ്രയിച്ച് വരുന്ന ചില ആളുകൾ ചിലപ്പോൾ സൗഖ്യമായെന്നും വരും. കാര്യം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് ദൈവമക്കളല്ലേ? ആറുമാസമായിട്ട് നിലവിളിയല്ലേ? സുവിശേഷം വ്യക്തമാക്കപ്പെടുകയില്ല. ആ പ്രദേശത്തെ സുവിശേഷീകരണം ആറു മാസത്തേക്ക് ബ്ലോക്ക് ചെയ്യാൻ പിശാചിന് കഴിഞ്ഞു. കേട്ടുപെട്ടില്ലേ? അവന്റെ പരിപാടി ജയിച്ചില്ലേ? ഇങ്ങനെയുള്ള പരിപാടികൾ സ്പോൺസർ ചെയ്യുന്ന അച്ചായമാരൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ സുവിശേഷത്തിന് വിലങ്ങുതടിയാകരുത്. ആരെയും വ്യക്തിപരമായി എനിക്ക് അറിഞ്ഞുകൂടാ. ജനറൽ തത്വം ഞാൻ പറയുക. കാര്യം ഞാൻ കേൾക്കാറുണ്ട് ഇന്നടുത്ത് ഇന്നാരായി സ്പോൺസർ ചെയ്യുന്നത്, 3 ലക്ഷം, ബാക്കി അവർ അവിടുന്ന് പിരിച്ചു, ടോട്ടൽ ചിലവ് എത്രയായിരുന്നു? 6 ലക്ഷം. എന്റെ പൊന്നി ദൈവദാസന്മാരെ, നിങ്ങൾ കർത്താവിന്റെ പേരേക്ക് ചിലവാക്കുന്നെങ്കിൽ ഈ മേളാങ്കത്തിനും ഉത്സവത്തിനുമല്ല. മനസ്സിലാവുന്നുണ്ടേ? ഇത് സത്യ സുവിശേഷത്തിന്റെ പ്രചരണത്തിന്, ആളുകൾ രക്ഷിക്കപ്പെടുന്നതിന് തടസ്സമാകുന്ന പരിപാടികളാ. അപ്പൊ അതിന് കൊഴുപ്പ് കൂട്ടണമെങ്കിൽ യേശു ക്രിസ്തു നേരിട്ട് വന്ന് തലയെ കൈവച്ചെന്നെ അഭിഷേകം ചെയ്ത് ഇങ്ങോട്ട് വിട്ടാണെന്നും, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ തലയിൽ തേജസ്സിന്റെ കിരീടം ഉണ്ടെന്നും ഒക്കെ പറയാൻ, അവകാശം അവകാശവാദം പുലർത്താൻ ആളുകൾ നിർബന്ധിതരാകുന്നു. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? മിണ്ടുന്നില്ല ആരും. ശ്രദ്ധിക്കുക, ജാതികളുടെ പൂർണ്ണസംഖ്യ ഇരുപോൾ ഇസ്രായേൽ അംശമായി കണ്ടു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും വിടുവിക്കുന്ന സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. അവനവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇതുകൂടെ ഉള്ളൂ. ഈ പക്ഷേ അരമണിക്കൂർ എടുക്കാമോ അതോ ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് എടുക്കാമോ? ഈ അധ്യായം മുഴുവൻ ഈ അധ്യായമെങ്കിലും തീർക്കാം, അല്ലെ ഞാനങ്ങ് വായിച്ചു വിട്ടേക്കാം. അതിലങ്ങ് വായിച്ചു വിടുന്ന എനിക്ക് നീ എനിക്ക് കുറ്റം അടുത്ത പ്രാവശ്യം എടുക്കാം. അതെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വിടുവിക്കുന്ന മനുഷ്യ വാക്യം വായിച്ച് സംഹരിക്കട്ടെ. ഇനി താഴത്തെ ഭാഗം വലിയ പ്രധാനമല്ല. അതിന്റെ ആ ഒടുവിലത്തെ ഇച്ചിരി നേരം കൂടെ ഉള്ളൂ, 10 മിനിറ്റ് കൂടെ നിൽക്കാം. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ശ്രദ്ധിച്ചോളൂ. വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. യെശയ്യാവിന്റെ പുസ്തകം 52:20 വാക്യമാണ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം. യിരെമ്യാവിന്റെ പുസ്തകം 31:33 വാക്യവും ഇത് രണ്ടും ചേർത്താണ് ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒന്നും വലിയ പ്രധാനമല്ലല്ലോ. സ്തോത്രം. നമുക്ക് ലളിതമായ ആശയങ്ങളല്ലേ. സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ,
തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയൻ ശത്രുക്കളെന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ കണ്ട പാസീവാണത്. അത് ഈ ഭാഗം ഞാൻ നേരത്തെ വേറൊരു സന്ദർഭത്തിൽ ഉദ്ധരിച്ചാണ്. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഈ വാക്ക് ഉദ്ധരിച്ചതാണ്. അടുത്തത്, ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുദപിക്കുന്നില്ല. കൃപാവരങ്ങളെയും വിളിയും അനുദപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് ദൈവം ഒരിക്കലും പറയത്തില്ല. ഇസ്രയേലിനെ പ്രത്യേക ജാതിയായി തെരഞ്ഞെടുത്തെങ്കിൽ അയ്യോ അവരെ തെരഞ്ഞെടുക്കണ്ടായിരുന്നു, ഇവന്മാർ ഇത്ര അടുക്കാണല്ലോ എന്ന് ദൈവം ഒരിക്കലും അനുദപിക്കേണ്ടി വരികയില്ല. തെരഞ്ഞെടുത്തെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന് അവരെ കുറിച്ച് പദ്ധതി ഉണ്ട്. ദൈവം അവരെ മുഴുവൻ തള്ളിക്കളഞ്ഞില്ല. നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കിരുന്നാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, നിങ്ങൾക്ക് ലഭിച്ച നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരിക്കേണ്ട, മുമ്പേ നമ്മൾ കണ്ടല്ലോ ഇസ്രായേൽ ഇടറിയതുകൊണ്ട് ജാതികൾക്ക് രക്ഷ അതിന് അവസരമുണ്ടായി. അപ്പോൾ മുമ്പേ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ കരുണ ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കാറുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരെ ഒരു ഗ്രൂപ്പിലാക്കണം. നിങ്ങൾക്ക് ലഭിച്ച കരുണ ആ കരുണ അവർക്കും കിട്ടേണ്ടതിന് പ്രവർത്തിയാലല്ല, വിശ്വാസത്താൽ. നിങ്ങൾ പ്രാപിച്ച പോലെ അവരും പ്രവർത്തിയൊക്കെ താത്തുവെച്ച് വിശ്വാസത്താലുള്ള നീതീകരണം. ഹല്ലേലൂയ. കൃപയാൽ പ്രാപിക്കാൻ അവസരമുണ്ടാകേണ്ടതിന് ജാതികൾ മത്സരികളായിപ്പോയതുപോലെ ഇവരും ദൈവത്തിൽ നിന്ന് കൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോകാനൊരവസരം ദൈവം അനുവദിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്ക് കരുണ ലഭിക്കേണ്ടത് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. അടുത്ത വാക്ക്, ദൈവം എല്ലാവരോട് കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു. ജാതികളെ അടച്ചു കളഞ്ഞതുപോലെ ഇവരെയും അനുസരണക്കേടിൽ അടച്ചു. ആ ഭാഗം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദീകരിച്ചതാണ്. ദൈവത്തിന് അനാദി നിർണയം എന്ന ഭാഗത്ത് ഞാനത് വിശദീകരിച്ചതാണ്. സ്തോത്രം. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടത് എല്ലാവരെയും ദൈവം തന്നെ വെളിപ്പെടുത്താൻ, ദൈവം കരുണയുള്ളവനാണെന്ന് തന്നെ മനസ്സിലാക്കി തരാനായിട്ട്. പാപം ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുത്തു, തടഞ്ഞില്ല. ദൈവം തടഞ്ഞു. ആദാമിന് ആദാം ഏതെന്ന് ചെയ്ത പാപം ദൈവത്തിനൊരു ഇരുട്ടടി ആയിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ആൻ അൺഎക്സ്പെക്ടഡ് ബ്ലോ ടു ഗാഡ്. That was in God's eternal plan. ദൈവത്തിന് അനാദി നിർണയത്തിൽ ഉൾപ്പെട്ടിരുന്ന അപ്രതീക്ഷിതമായ പ്രഹരമായിരുന്നില്ല. എന്തിനാ? ദൈവത്തിന്റെ കരുണ ലോകം തിരിച്ചറിയാൻ അതൊരവസരമായി. മനസ്സിന്റെ കേടിൽ അടച്ചു കളഞ്ഞു. സ്തോത്രം. അടുത്തത്, ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ അവന് ന്യായവിധിയുടെ എത്ര പ്രമേയവും അവന്റെ വഴിയിൽ എത്ര ഗോചരവുമാകുന്നു. കർത്താവിനെ മനസ്സറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ. അവനെന്തേക്കും മഹത്വം. ചില കാര്യം കൂടി ഈ ഭാഗത്തെ സംബന്ധിച്ച് പറയുവാനായിട്ടുണ്ട്. സ്തോത്രം. സമയം പോയതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗം ഒരു കണ്ടിന്യൂറ്റി, ഇനി ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ തുടരുന്നപ്പോൾ അല്പം കാര്യം പുറകോട്ട് കയറി പറയേണ്ടി വരുമായിരിക്കും. പൗലോസിന്റെ ഈ ഒലിവിന്റെ കാര്യം പറയുന്നിടത്ത് ഒരു വലിയൊരു വിമർശനമുണ്ട്. ആ വിമർശനം, സാധാരണ കാട്ടൊലിവിനോട് നല്ല ഒലിവിന്റെ മരം ശിഖരം ചേർത്തോട്ടെ, അതാണ് ഗ്രാഫ്റ്റിംഗ് രീതി. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു പറയും. അപ്പൊ പൗലോസിന് ഇതൊന്നും ഇതിനെക്കുറിച്ച് വലിയ പരിജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് ഒരു കൂട്ടരെ അവര് പറയുന്നത്. ഓ, ഹി വാസ് എ സിറ്റി ബ്രെഡ് ബോയ്, പുവർ ബോയ് ഹു വാസ് ഇഗ്നോറന്റ് ഓഫ് the practices of agriculture. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ എഴുതുമെങ്കിൽ അത് വരുമോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. എന്നാൽ അത് ഒരു പ്രത്യേക രീതി. സർ വില്യം റാംസേ എന്ന് പറയുന്ന ദൈവദാസൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ വലിയ റിസർച്ച് ഒക്കെ നടത്തിയ ശേഷം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയും, ഹാസ് റിട്ടൺ അബൌട്ട് എ പ്രാക്ടീസ് എമംഗ് ജൂയിഷ് കൾട്ടിവേറ്റേഴ്സ് വെൻ ആൻ ഒലിവ് ട്രീ ഈസ് വെരി ഓൾഡ് ആൻഡ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട്, a branch from a wild olive will be grafted onto it. It will rejuvenate the tree. ഒരു ഒലിവ് മരം അത് ഒത്തിരി ഉണങ്ങി ഒത്തിരി അങ്ങ് പ്രായം ചെന്നു, ഒത്തിരി പ്രായം ചെന്നിട്ട് അത് ഫലം കൊടുക്കാൻ കഴിയാതെ അങ്ങ് ഒത്തിരി മുതുക്കായി, ഒത്തിരി പ്രായം. ഈ ഒലിവ് തന്നെ അങ്ങ് ഫ്രഷാണ്. അതിന്റെ സിസ്റ്റവുമായി ചേരാത്ത ഒന്ന് ഇതിന്റെ സിസ്റ്റത്തിലേക്ക് കടക്കുമ്പോൾ, ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ
കടക്കുമ്പോൾ ഇത് റിജുവനേറ്റ് ചെയ്യും. അതിന്നും ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. മനസ്സിലായില്ലേ? ആ പ്രാക്ടീസാണ് പൗലോസിന്റെ മനസ്സിലുള്ളത്. അറിവില്ലായ്മയൊന്നും അല്ല. ഈ സന്ദർഭവുമായി വളരെ ചേരും. ഇസ്രായേൽ എന്ന ആ ദൈവത്തിന്റെ മരം വേരവിടെയുണ്ട്. പിതാക്കന്മാരെ ഓർക്കൊടുത്ത വാഗ്ദത്തങ്ങളും ഒക്കെ ഉണ്ട്. ഫലപ്രദമായ മുന്തിരിവള്ളി വേരുമുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഫലം കൊടുക്കാൻ പിൻതലമുറ കൂട്ടാക്കാതെ അങ്ങ് വല്ലാതായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? കാട്ടുള്ളിൽ നിന്ന് ഒരു ചീരം വെട്ടി ഇതിലൊട്ടിച്ചപ്പോൾ ഇതങ്ങ്. അതാണ് നിങ്ങൾ രക്ഷയിലേക്ക് വന്നത്, ജാതികളെ നിങ്ങൾ രക്ഷയിലേക്ക് വന്നത് ഇവർക്കൊരു സ്ഥാനുണ്ടായി. ഇത് അവരെ ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ കാരണം. അപ്പൊ പൗലോസ് പറയുന്ന ആ ആശയവുമായി ഈ പ്രാക്ടീസ് വളരെ ചേർന്ന് പോകുന്നു. സ്തോത്രമുണ്ട്. പൗലോസ് ദൈവം അതിനകത്ത് ഒരിക്കലും അജ്ഞത വിളമ്പുകയല്ല, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ അത് നിർവഹിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇനി ഞാൻ ഡോക്സോളജിയുടെ ഭാഗം, അതിന്റെ 33 ഭാഗം, അത് വളരെ ഇച്ചിരി പ്രധാന കാര്യമായുണ്ട്. പിന്നെ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയാം. സ്തോത്രം. നിങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഒരു ദീർഘസമയം കാത്തിരിക്കുന്നത് ശരിയാവുകയില്ലല്ലോ. ഈ പറഞ്ഞ ഇത്രയും കാര്യത്തെ സംബന്ധിച്ച് ന്യായമായി എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് പോകുന്നതിന് മുമ്പ് ചോദിച്ച് നമുക്ക് ചർച്ച ചെയ്തിട്ട് വേണമേ പോകാൻ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ആ ഒടുവിലത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കട്ടെ. ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടത്, എല്ലാവരെയും അനുസരണക്കേടിൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണയാണ്. സ്തോത്രം. ദൈവത്തിന്റെ കൃപയാണ്. ദൈവം നമ്മളോട് ചെയ്യുന്ന ഔദാര്യമാണ്. നമ്മൾ അനുഭവിക്കുന്ന രക്ഷയും നമ്മൾ മറന്നുപോകും. സ്തോത്രം. ഇത്രയും ഭാഗം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ലളിതമാക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 12 അധ്യായം മുതൽ ഒരു പുതിയ ഭാഗമാണ്. ഇതുവരെ സാത്വികമായ കാര്യങ്ങൾ, പ്രിൻസിപ്പിൾസ് സാത്വികമായ കാര്യങ്ങളാണ്. സൈദ്ധാന്തിക ഭാഗമാണ്. ഇനി അടുത്തത് പ്രായോഗിക ഭാഗമാണ്. 12 മുതൽ സൈദ്ധാന്തികം, സിദ്ധാന്തങ്ങൾ, സൈദ്ധാന്തിക ഭാഗം ഈ 12 കൊണ്ട് ഒന്ന് വിശദീകരിച്ച് തീർത്ത ശേഷം പ്രായോഗികമായ ഭാഗത്തേക്ക് 12 മുതൽ തുടങ്ങിയ. അതുകൊണ്ടാണ് 11 തീരുന്നത് ആമേൻ എന്ന് പറഞ്ഞു. വലിയൊരു ഡോക്സോളജിയോട്, വലിയൊരു സ്തുതി അർപ്പണത്തോടു കൂടെയാണ് പൗലോസ് തീർക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഹാ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ ഈ 11 ഇതുവരെ പൗലോസ് വിവരിച്ചുകൊണ്ടിരുന്നത് എന്താ? ദൈവം നമ്മളോട് കാണിച്ച മഹാകരുണ. ഇത്രയും നേരം ഈ 11 ഇത്രയും വളരെ ആത്മനിവേശിതനായി ഇത്ര തിരഞ്ഞെടുത്ത വാക്കുകളിൽ ഉത്സാഹത്തോടെ അടുക്കി ചിട്ടയായി അതിന് നിങ്ങളൊക്കെ ഉദ്ധരിച്ച് ന്യായവാദങ്ങളൊക്കെ നിരത്തി എതിർ സാങ്കല്പിക എതിരാളിയുടെ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മറുപടി പറഞ്ഞ് ഇങ്ങനെ സ്ഥാപിച്ച് സ്ഥാപിച്ച് സ്ഥാപിച്ചു. പക്ഷെ ഒടുവിൽ അതിന്റെ ഉപസംഹാരത്തിൽ വരുമ്പോൾ പൗലോസ് പറയാനുള്ളത് ആഴുമേ എന്ന് മാത്രമാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. സ്തോത്രം. നമ്മളറിയാലോ, ചില ഫാൻസൊക്കെ പോകുമ്പോൾ ഒരു ഫോണോ ഒരാറോ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി ഇറങ്ങി എന്തോ ആഴമുണ്ടെന്ന് നോക്കാൻ ആദ്യം ഒരാൾ ഇങ്ങനെ ഇറങ്ങിത്തരുന്നു. ഇറങ്ങി ഇറങ്ങി കൂട്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ആഴമാണ്. അയ്യോ ഭയങ്കര ആഴം അത് പറഞ്ഞു പറഞ്ഞു കയറും. അതുപോലെ ഒരാള് പസഫിക് സമുദ്രത്തിന്റെ മണത്തിട്ടേ കൂടെ പതുക്കപ്പെട്ട് എന്നെ ആഴം സമുദ്രം പാസിക്കുക എന്നാ വന്നു ഇറങ്ങി 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 അങ്ങോട്ട് വന്നു സമുദ്രം എന്നെക്കുറിച്ച് ഒരു ഇത്രയുള്ള എന്ന് പറഞ്ഞു. ഭയങ്കരോ ചിന്തിക്കാൻ വരോ ിച്ച് താപ്പി പിടിച്ച് കരക്ക് കയറിയിരുന്നു. കണ്ട് കഴിഞ്ഞ് ഉയർത്തി അമ്പരപ്പോ ഈ സമുദ്രത്തിന്റെ ആഴമേ എന്ന് പറയുന്നു. നേരം ദൈവകൃപയുടെ വർണ്ണനെ പൗലോസ് മുമ്പോട്ട് പോയിട്ട് അമ്പരപ്പോറോടെ സ്തോത്രം വെളിപ്പെടുത്തപ്പെട്ട ദൈവനീതിയുടെ മുമ്പിൽ അതിന്റെ ആഴം കണ്ടിട്ട് ആഴം മുഴുവൻ അളക്കാൻ കഴിവില്ലാത്ത തന്റെ പരിമിതിയും തന്റെ അജ്ഞതയും സ്തോത്രം പൗലോസ് ഏറ്റു പറഞ്ഞ് അവിടെ കുമ്പിട്ട് നമസ്കരിക്കുക. ആഴമേ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്ന അവന് വല്ലതും അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് മേടിക്കാൻ ആരുണ്ട്? നമ്മളെല്ലാം അവന്റെ വകയാണ്. അവനിൽ നിന്നാണ്, അവനാലാണ് നമ്മൾ അവങ്കിലേക്ക്. സ്തോത്രം. ആ സൗമ്യതയും ആ താഴ്മയും ആ സമർപ്പണവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അതിനായി ഞാൻ നിങ്ങളെ ദൈവസ്നേഹത്തിൽ താഴ്മയോടെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. സമ്പൂർണ്ണ സമർപ്പണം, നമ്മുടെ ഒന്നുമില്ലായ്മ ദൈവത്തിന്റെ സർവവല്ലഭത്വം ഏൽപ്പിച്ച് ആ തിരിച്ചറിഞ്ഞ് സ്തോത്രം. അവന്റെ വചനത്തിന് വ്യവസ്ഥയില്ലാതെ ഏൽപ്പിക്കാൻ, ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുവാൻ, ആ ഒരു മരത്തോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവൻ സ്തോത്രം, അവനിൽ ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ.